देवाय हानयं भर सत्कवींद्र संभावनीय कलु सर्वथानं शोयेव तस्यागमनं प्रगामं आनंद संदायकमस्तु धीमन् अल्ले ബുദ്ധിമാനായ ദൂത നാളെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ ഈ ആശ്രമത്തിലേക്ക് ശിവഗിരിയിലേക്ക് വരട്ടെ. എനിക്ക് ഏറ്റവും ബഹുമാന്യനായ വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഭാരതമൊട്ടുക്കെ ബഹുമാനിക്കുന്ന ഭാരതീയരുടെ സത്കവികളിൽ വെച്ച് ശ്രേഷ്ഠനായ രവീന്ദ്രനാഥ് ടാഗോർ നാളെ ആശ്രമത്തിലേക്ക് വരട്ടെ എന്ന് ദൂതനോട് നാരായണ ഗുരുദേവൻ പറഞ്ഞു.
ആശാസ്യദേതേ കവിചക്രവർത്തി ഭോ സ്വാഗതം ശൈവഗിരോ മഠേസ്മിൻ ഇത്യുച്ചതാം മദ്ബദനാസതന്യോ മഹർഷിമാന്യോ വചവചസാമധീശഃ.
അല്ലയോ ബഹുമാന്യനായ കവിചക്രവർത്തി, അങ്ങയ്ക്ക് ശിവഗിരി മഠത്തിലേക്ക് സ്വാഗതമരുളുന്നു എന്ന് ആ കവിയോട് പോയി പറയണമെന്ന് അദ്ദേഹത്തെ ബഹുമാന പുരസ്കരം ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു എന്ന് പറയണമെന്ന് അരരുളി ദൂതനോട് ഗുരുദേവൻ.
ദൂതേ നമസ്കൃത്യ ഗുരും കൃതാർത്ഥ തസ്യാനുമത്യാദയയോ പ്രസന്ന ശിഷ്യാവിശിഷ്ടാദി അതിഥിഭൂജനായ പ്രേപിരേ തത്ര ബഹൂൻ പ്രയത്നാൻ.
അനന്തരം ഗുരുദേവന്റെ മറുപടി കേട്ടതിൽ പിന്നെ രാജകീയ ദൂതൻ ഗുരും നമസ്കൃത്യ, ഗുരുദേവനെ നമസ്കരിച്ചിട്ട് സന്തുഷ്ടനായിട്ട് ഗുരുദേവന്റെ അനുമതിയോടുകൂടി ശിവഗിരിയിൽ നിന്ന് മടങ്ങിപ്പോയി. ശിവഗിരിയിലുള്ള ശ്രീനാരായണ ശിഷ്യന്മാർ അടുത്ത ദിവസം എത്തിച്ചേരാനിടയുള്ള വിശിഷ്ടാതിഥിയായ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ എതിരേറ്റ് സൽക്കരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്തു. ആശ്രമത്തിലുള്ള എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. ഗുരുദേവനെ കാണാൻ രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിലേക്ക് വരുന്നു. അതിന്റെ സന്തോഷം കൊണ്ട് ഗുരു ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക.
മാർഗം മഠോപാന്തഗതം വ്യതസ്തുതേ മനോഹരം തോരണമാലികാപി ശാലാവിശാല വിഗിതാശ്ചരമ്യ ചിത്രേ പടേ പുഷ്പലതാശയിച്ച്.
ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാര് ശിവഗിരി മഠത്തിന്റെ സമീപമുള്ള രാജവീഥികളെല്ലാം തന്നെ തോരണമാലകൾ കൊണ്ട് മനോഹരമാക്കി തീർത്തു. നാനാവർണ്ണങ്ങൾ ഉൾക്കൊണ്ട വസ്ത്രങ്ങൾ കൊണ്ട്, പൂക്കളുടെയും വല്ലികളുടെയും കൂട്ടം കൊണ്ടും അലങ്കാര സമ്പൂർണങ്ങളും വിശാലങ്ങളുമായ പന്തലുകൾ നിർമ്മിക്കപ്പെട്ടു.
ഗുരും ദദൃക്ഷോർമഗിത കവീന്ദ്രോ രവീന്ദ്രനാഥോ മുനിരപ്യുവേദി മഠം ശിവാദ്രിസ്തമതി മിതി പ്രവൃത്ത വാർത്ത സമസ്താൻ തദയാചകർഷ.
മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചിട്ട് ശിവഗിരി മഠത്തിലേക്ക് വരുന്നു എന്ന വാർത്ത എല്ലാ ജനങ്ങളെയും ശിവഗിരിയിലേക്ക് ആകർഷിച്ചു.
രവോ ശിവാദ്രേ ശിഖിരം പ്രവിഷ്ടേ പ്രാതപ്പരേ ദൂർജനസങ്കുലസ്യം കവീശരസാനമീത്യപൂർണം മഠം ഗുരോ പാവനമാവഭക്ത്യ.
പിറ്റേ ദിവസം രാവിലെ തന്നെ സൂര്യൻ ജനങ്ങളുടെ കൂട്ടം തിങ്ങി നിറഞ്ഞ ശിവഗിരിയുടെ ശിഖരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പോൾ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയുടെ താഴ്വര പ്രദേശങ്ങളിലേക്ക് വേഗം കടന്നു വന്നു. ഭഗവാനായ ശ്രീനാരായണ ഗുരുദേവന്റെ വേഗം കടന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ പാവനമായ ശിവഗിരി മഠത്തിൽ ഭക്തിപൂർവം എത്തിച്ചേർന്നു രവീന്ദ്രനാഥ് ടാഗോർ മഹാകവി. പ്രത്യുദ്ഗതാസ്തം വിധിവധ്യതീന്ദ്രാം സംഭൂജ്യ ശിഷ്യമടമാനയന്ത സന്തം മനോഹരി തദന്തരീക്ഷം നിരീക്ഷസോ ഭൂത് ഉദിതാന്തരംഗ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായ സന്യാസിശ്രേഷ്ഠന്മാർ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ എതിരേറ്റ് സ്വീകരിക്കുകയും വിധിപ്രകാരം പൂജിച്ച് മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ടാഗോറാകട്ടെ ശാന്തവും മനോഹരവുമായ ആ മഠാന്തരീക്ഷം നല്ലതുപോലെ നോക്കിയിട്ട് സന്തുഷ്ടനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠത്തിൽ പോയിട്ടുള്ളവർക്കറിയാം എത്ര ശാന്തമായ അന്തരീക്ഷമാണ് ശിവഗിരി മഠത്തിലേത്. ആരെയും ഹഠാത് ആകർഷിക്കുന്ന ഗുരുസമാധി കൊണ്ട് ആരെയും ഹഠാത് ആകർഷിക്കുന്ന സ്ഥലമാണേത് ശിവഗിരി മഠം. പ്രശാന്ത സുന്ദരവും തപോനിഷ്ഠന്റെ സമാധിസ്ഥലവും പ്രശോഭിക്കുന്ന ശിവഗിരി മഠത്തിലേക്ക് രവീന്ദ്രനാഥ് ടാഗോർ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് ചെറിയ പുഞ്ചിരി തൂകി. സാമുന്ദ്രമന്ത നിലകമ്പിതാഭി സുഗന്ധി സുനോദകരമഞ്ജുളാഭി ശാഖാവിരഭ്യാഗതമഗ്രകീർത്തി അഭിജയംഗമ്രദലാരസാലാം. ശിവഗിരിയിലുണ്ടായിരുന്നവരും മനോഹരമായ ഇലയോടുകൂടിയതുമായ തേന്മാവുകൾ, കീർത്തിമാന്മാരിൽ വെച്ച് അഗ്രേസരനായ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ, സമുദ്രത്തിൽ നിന്നും വീശിക്കൊണ്ടിരുന്ന ചലിക്കുന്നവയും സൗഹൃദം പൊരിക്കുന്ന പുഷ്പസമൂഹം കൊണ്ട് മനോഹരങ്ങളുമായ ശാഖകൾ കൊണ്ട് വിശറി വീശുന്ന പോലെ വീശി തേന്മാവുകൾ.
രംഭാശദാശ്രിഷ്ടതടാഭിരാമാഃ കേദാരമാരാദുബലാലയന്ത്യഃ കുല്യാമടോപാന്തഗതാപയോഭി പൂർണാവ്യതസ്തസ്യ പരം പ്രമോദം.
വാഴക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ കരങ്ങളോടുകൂടിയ ശോഭിക്കുന്നവയും അടുത്തുള്ള വയലുകളെ പരിപോഷിച്ചുകൊണ്ട് ഒഴുകുന്നവയും മഠത്തിന് സമീപമുള്ള പയോവിഹി പൂർണ്ണ ജലം നിറഞ്ഞവയുമായ കല്യാതോടുകൾ ആ മഹാകവിക്ക് അത്യാനന്ദമുണ്ടാക്കി. ശിവഗിരിയുടെ അടിവാരത്തൂടെ പഴയകാലത്ത് കപ്പലെല്ലാം പോയിരുന്ന ഇപ്പോഴത് മൂടപ്പെട്ടുപോയി. ഇപ്പൊ ആ തോട് ഇപ്പോഴുമുണ്ട്.
ഗൗരാസമർത്താബലനമ്രശീഷ കേരദ്രുമാ കൽപ്പതരോ സജന്ധ കവീന്ദ്രമൌലേ സുരപുഷ്പവാടി സംഭാവനാം തത്ര ദൃഢം വിധേനുഹു.
ആ ശിവഗിരിയിലുണ്ടായിരുന്നവയും വേണ്ടതുപോലെ വളർന്നു നിന്നവയും ഫലസമൂഹങ്ങളും കൊണ്ട് കുനിഞ്ഞ് നിൽക്കുന്നവയും മഞ്ഞയും ചുവപ്പും കലർന്ന നിറത്തോടുകൂടിയവയും കാലഭേദമില്ലാതെ കായ്ക്കുന്നു എന്നുള്ള കൽപ്പവൃക്ഷത്തിന്റെ വർഗത്തിൽപ്പെട്ടവയുമായ തെങ്ങുകൾ ആ കവീശ്വരന് ശിവഗിരി മഠപ്രാന്തങ്ങളിലേക്ക് ആണെന്നുള്ള ഉറച്ച തോന്നല് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു നന്ദനോദ്യാനത്തിലേക്ക് പോകുന്ന പ്രതീതി ഈ തെങ്ങുകളിലൂടെ ആർക്കുണ്ടാക്കി? കവീന്ദ്രന്.
ജ്വാലായിവാങ്കനേ സുതരാം വിഭാന്തോ ബാലസ്തോ ബ്രഹ്മതപശ്ചരന്ത പുഷ്പോപകാരൈരത ശാന്തിമന്ത്ര ഗാനാനുവിധീരുവതസ്ഥിരേമം.
മഹാകവി ടാഗോർ ശിവഗിരിയിൽ പ്രവേശിച്ച ഉടനെ അഗ്നിജ്വാലകൾ പോലെ നല്ലവണ്ണം ശോഭിക്കുന്നവയും അധ്യയനമാകുന്ന തപസ്സിൽ നിമഗ്നരുമായിരിക്കുന്ന ബാലന്മാർ എന്ന് പറഞ്ഞ ഗുരുദേവന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ബ്രഹ്മചാരികൾ ശിവഗിരിയിൽ വന്നു ചേർന്ന മഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോറിനെ ഉപനിഷത്തിലെ ശാന്തി മന്ത്രങ്ങൾ കൊണ്ട് സ്വരശുദ്ധിയോടുകൂടി ആലപിച്ചുകൊണ്ട് പൂമാലകൾ അർപ്പിച്ചു. ഭദ്രം കർണിയേവി ശൃണിയാമദേവാഹ തുടങ്ങിയിരിക്കുന്ന ഉപനിഷത്തിലെ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശാന്തിയുണ്ടാവും. എന്താ പറയുന്ന? ഭദ്രം കർണേവി ശൃണിയാമദേവാഹ ഭദ്രം പശ്യേമ ജബിർ യജത്രാഹ സ്ഥിരേ രംഗേ സ്തുട്ടുവാം സ്വസ്തനോവി സ്വസ്തിന ഇന്ദോ വൃദ്ധസ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വദേവാഹ സ്വസ്തിന സ്താർഷ്യോ അരിഷ്ടനേമി സ്വസ്തിനോ ബൃഹസ്പതിർ ദദാതു എന്ന് തുടങ്ങിയിരിക്കുന്ന മന്ത്രങ്ങളും, അതുപോലെ തന്നെ യോ ബ്രഹ്മാണം വിദദാതിപൂർവം യോ വൈ വേദാംശ പ്രകണോതി തസ്മൈ തം ഹദേവ ആത്മബുദ്ധി പ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്ധി എന്ന് അവസാനിക്കുന്ന മന്ത്രം വരെ ഉണ്ട ശാന്തി മന്ത്രങ്ങൾ ചൊല്ലി ആരെ എതിരേറ്റു? താപർണ്ണ ഭദ്രം കർണേവി ശ്രണിയാമദേവ. ഞങ്ങളെല്ലാവരും ഭദ്രമായ കാര്യങ്ങൾ കേൾക്കുവാൻ ഇടവരട്ടെ. അതുമാത്രമാണ് ഇന്ന് നമുക്കില്ലാത്തത്. എല്ലാ ദിവസവും പത്രം എടുത്ത് വായിച്ചു നോക്കിയ അഭദ്രമായ കാര്യങ്ങളെ നമ്മൾ കേൾക്കുകയും കാണുകയും ഉള്ളൂ. ഭദ്രം പശ്യേമ ക്ഷപരജത്രാഹ. ദേവന്മാരായിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ പൂജിക്കുന്നു. എന്തിനാ? ഭദ്രം പശ്യേമ. അല്ലയോ ദേവന്മാരെ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രാക്ഷരിയ ഞാനീ പറഞ്ഞ ശാന്തി മന്ത്രങ്ങൾ. ഓരോ ഉപനിഷത്തിന്റെ ആരംഭത്തിലും ഈ മന്ത്രങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. എല്ലാ ഉപനിഷത്തുകളും ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ശാന്തി മന്ത്രങ്ങളോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത്. ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ എന്ന് തുടങ്ങിയ ശാന്തി മന്ത്രവും സഹനാവവതു. ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് ആ ഭഗവാൻ രക്ഷിക്കട്ടെ. ആര് രണ്ടുപേരെയാണ്? ഭാര്യയും ഭർത്താവിനെയല്ല, പിന്നെ ഗുരുവിനെയും ശിഷ്യനെയും. ആരാണോ ഗുരു ആരാണോ ശിഷ്യൻ, ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് രക്ഷിക്കട്ടെ. ശ്രോതാവും ഭക്താവുമായിരിക്കുന്നവരെ. സഹനോ ഭുനക്തു, ആ രക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുമാറാകട്ടെ. സഹവീര്യം കരവാവഹൈ, ഈ ആധ്യാത്മികമായ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിലുള്ള വീര്യം ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കട്ടെ. മാ വിദ്യുഷാവക, ഇതാണ് നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടത്. അന്യോന്യം ഞങ്ങൾ വഴക്കടിക്കാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കടിക്കുന്നവരാണെന്നുള്ള അർത്ഥം തന്നെ പണ്ടേ ഉണ്ട്. മാ വിദ്യുഷാവ, ഞങ്ങൾ രണ്ടു കൂട്ടരിലും വിദ്വേഷം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാണ്ടിരിക്കണം. അപ്പൊ വിദ്വേഷരഹിതമായ ഒരു മനസ്സിനെ സൃഷ്ടിക്കുന്നതാണ് ശാന്തി മന്ത്രങ്ങളെ. അതുകൊണ്ടാണ് പറഞ്ഞ ഭദ്രം പശ്യേമ ക്ഷിപ്രജാത്രാ, ഞങ്ങൾ ഭദ്രമായതിനെ മാത്രമേ കാണാൻ സാധിക്കാവൂ. ഇങ്ങനെ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ഈ ഉപനിഷത്തിലെ എല്ലാ ശാന്തി മന്ത്രങ്ങളും ചൊല്ലി ശീലിക്കുന്നവര് ശരിയായ അനുഷ്ഠാന മാതൃകയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇത് എല്ലാവർക്കും ചൊല്ലാവുന്ന മന്ത്രങ്ങളാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് എന്താ, രാവിലെ എഴുന്നേറ്റിട്ട് നല്ലതിനെ മാത്രമേ കാണാവൂ, നല്ലതിനെ മാത്രമേ കേൾക്കാവൂ. ഇന്നത്തെ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും അവസ്ഥ എടുത്ത് നോക്കി അതാ നല്ലത്. ഒരു ഗുരു ഉണ്ടായിരുന്നു ഒരിക്കല്, അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാർ, ദേവദത്തനും ധനഞ്ജയനും, രണ്ട് ശിഷ്യന്മാർ, ഉത്തമരായ രണ്ട് ശിഷ്യന്മാർ. ഗുരുവാണെങ്കിൽ അത്ഭുത സിദ്ധനോ, എന്തു വേണേലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ആളാണ് ആര്? ഗുരു. അപ്പൊ ഇങ്ങനെ ഗുരു എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കും. ഗുരു എഴുന്നേറ്റെങ്കിലേ ആരും എഴുന്നേക്കുള്ളൂ, ശിഷ്യരും എഴുന്നേക്കുള്ളൂ. ഒരു അച്ഛനും അമ്മ എഴുന്നേക്കാതെ മക്കൾ എഴുന്നേക്കുമെന്ന് വിചാരിക്കണ്ട. മോളെ നീ എഴുന്നേക്ക്, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ മോള് ഉറങ്ങും, ഞാനും ഉറങ്ങും. അതിലേ നല്ലത് നമ്മൾ എഴുന്നേറ്റ് ആദ്യം കാണിച്ചു കൊടുക്കുക. എന്തായാലും ഇവിടെ ഗുരു രാവിലെ 3 മണിക്ക്, ഈ 3 മണിക്ക് എഴുന്നേക്കണമെന്ന് പറയുന്നതിന്റെ സാരം എന്താ? നിങ്ങൾ വെറുതെ കണ്ണ് തുറന്നിരിക്കണമെന്നല്ല, എഴുന്നേറ്റ് നോക്കുന്നവർക്ക് അതിന്റെ ശാന്തതയെക്കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ശാന്തമാക്കണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ എഴുന്നേൽക്കണം. ശാന്തി എന്താണെന്ന് മനസ്സറിഞ്ഞാലേ അത് പിന്നീട് നമ്മുടെ പകൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ശാന്തമായിരിക്കുകയുള്ളൂ. ആ ശാന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു ശബ്ദവുമില്ലാത്ത വളരെ ശാന്തമായ സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശാന്തി അനുഭവിക്കാൻ പറ്റൂ. കുറച്ചു നേരം എഴുന്നേറ്റത്ത് കണ്ണടച്ചൊന്ന് ഇരുന്ന് നോക്കി, പെട്ടെന്ന് ഭഗവാനൊക്കെ നമ്മുടെ മുമ്പിൽ വരും. ഈ 6 മണി വരെ കിടന്നുറങ്ങുന്ന ആളുകൾ അമ്പലത്തിൽ പോയിട്ടും യാതൊരു പ്രയോജനവുമില്ല. 6 മണിവരെ കിടന്നുറങ്ങാമെന്നല്ലാണ്ട് യാതൊരു പ്രയോജനവുമില്ല. അമ്പലത്തിൽ പോയി തൊഴുക, 6 മണിക്ക് കയറുന്ന എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോയി തൊഴുന്ന ആളുകളെ ദൈവം പ്രാർത്ഥന കേൾക്കില്ലെന്നാ പറയുന്നത്. സ്വൽപ്പമൽപ്പസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. അല്പമാണെങ്കിൽ കൂടിയും ഈ ഭക്തിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവര് സദാചാര ബോധത്തോടുകൂടി ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശാന്തമനസ്കരായി തീരണം. നമ്മൾ ആദ്യം നമ്മൾ ആധ്യാത്മികമായിട്ടുള്ളൊരു ശിക്ഷണം എവിടെ നിന്നെങ്കിലും കേൾക്കണം. ഈ സത്താസലമൊക്കെ ആയാലും മതി, എവിടെ നടന്നാലും അവിടെ എല്ലാം പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. ചില ആളുകളുണ്ട് ഒരിടത്ത് പോയാൽ മറ്റൊരിടത്ത് പോകില്ല, അങ്ങനൊന്നും പാടില്ല. എവിടെ നിന്ന് ആരിൽ നിന്ന് അറിവ് കിട്ടുന്നോ അവിടെ എല്ലാം നമ്മൾ പോയി ഈ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ശ്രമിക്കണം. മനസ്സിലായി? അപ്പൊ ഒരു പ്രശാന്തത നിത്യജീവിതത്തിൽ കൊണ്ടുവരാനാണ് ആധ്യാത്മിക കാര്യങ്ങൾ. രാഗം, ദ്വേഷം, ക്രോധം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയിരിക്കുന്ന ദോഷങ്ങൾ ഒഴിവാക്കാൻ. നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്ന വീട്ടിൽ ആപത്ത് ഒഴിവാക്കുന്നതാണ് ഈശ്വരഭജനമെന്നാണ്. ഗുരുദേവൻ ഒരു കൃതിയിൽ പോലും അത് പറഞ്ഞിട്ടില്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ശാന്തമായ പ്രതലത്തെ സൃഷ്ടിക്കുന്നത് ഈശ്വരഭജനമാണ്. നിങ്ങൾക്ക് ശാന്തമായിട്ട് എവിടെങ്കിലും പോയി ഇരിക്കാൻ സാധിക്കുന്നു, ശാന്തമായിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് നാമം ജപിച്ചുള്ളൂവെങ്കിലും ആ 10 മിനിറ്റെങ്കിലും ശാന്തമായിരുന്നു കൊണ്ട് നാമം ജപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ അത് ഈശ്വര കരുണ തന്നെ, ഈശ്വര അനുഗ്രഹം തന്നെയാണ്. ഇപ്പൊ 10 മിനിറ്റായാലും നാമം ജപിക്കാൻ സാധിക്കുന്ന ഈശ്വരാനുഗ്രഹമാണെങ്കിൽ അതിനൊരു ദിനചര്യയാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുക. ഇവിടെ ബ്രഹ്മചാരികളെല്ലാം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ സ്വീകരിച്ചിരിക്കുക. അതീത്യ സോപാനതിം കവീന്ദ്ര ശ്രീ ശാരദാ മന്ദിരമേത്യധിഷ്ഠൻ അമന്യത സംവരമേഷ്ടി ലോകം പ്രാപ്തം സ്വകീയേന തപോ മഹിംന. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിക്കുന്നിലെ കൽപ്പാടവുകളെല്ലാം കടന്നിട്ട് സൗന്ദര്യപൂരം പൊഴിക്കുന്ന ശാരദാ മന്ദിരത്തിൽ എത്തിച്ചേർന്ന് നിലകൊണ്ടവനായിട്ട് തന്നെത്താൻ അനുഷ്ഠിച്ച തപസ്സിന്റെ മാഹാത്മ്യം കൊണ്ട് ബ്രഹ്മലോകം പ്രാപിച്ച ഒരുതവനെപ്പോലെ നിന്നു. ശിവഗിരിയിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലില്ല, പിന്നെ എവിടെയാ നിൽക്കുന്നത്? ബ്രഹ്മലോകത്താണെന്നുള്ളത്. പ്രവിശ്യ തത്പാവന ആമ്രനിംബ ശോഖാവലി മധ്യഗതം മനോജ്ഞം കവീശ്വര പങ്കജ പീഠതം സാം ശ്രീ ശാരദാം ഭക്തിയുക്തോ ഇതോ നനാമ. മഹാകവി ടാഗോർ ഞാൻ പറഞ്ഞ കഥ ഇപ്പൊ പറയാൻ, ഗുരു ശിഷ്യന്റെയും കഥ. സന്ദർശകന്മാർക്ക് പുണ്യവായ്പ നൽകുന്നവയും മാവുകൾ, വേപ്പുകൾ, അശോകങ്ങൾ എന്നീ വൃക്ഷങ്ങളുടെ കൂട്ടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും മനോഹരവുമായ ആ ശാരദാ മന്ദിരത്തിനുള്ളിൽ കടന്നിട്ട് താമരപ്പൂവാകുന്ന പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശാരദാദേവിയെ ഭക്തിയോടുകൂടിയവനായി നമസ്കരിച്ചു. സമർച്ച പുഷ്പേ സ്തുതിപൂർവൈസ്താം സമർച്ചിതാർച്ചന നായകൈസ തഥോ വിനിർഗത്യ ഗുരോർനിവാസ അഗാദൃതം വൈദിക മന്ദരാഖ്യം. ശാരദാ ക്ഷേത്രത്തിലെ പൂജാരിമാരാൽ വേണ്ടവണ്ണം പൂജിക്കപ്പെട്ട മഹാകവി രവീന്ദ്രനാഥ ടാഗോർ സ്തോത്രങ്ങൾ കൊണ്ടും പുഷ്പാഞ്ജലി കൊണ്ടും ആ ശാരദാദേവിയെ യഥാവിധം പൂജിച്ചിട്ട് തഥ നിർഗത്യ അവിടെ നിന്ന് പുറപ്പെട്ടു. ഗുരോ വൈദിക മന്ദിരാഖ്യം നിവാസം, ശ്രീനാരായണ ഗുരുവിന്റെ വൈദിക മന്ദിരമെന്ന് അറിയപ്പെടുന്ന വാസസ്ഥാനത്ത് ദ്രുതം അഗാത് വേഗം തന്നെ ചെന്നു ചേർന്നു. യഥാ കവീശോ വിശതി സ്മഭൂതം മനോഹരം വാസഗൃഹം ഗുരുസ തഥാ സ്വകക്ഷ്യാഘടിതം കവാടം ഉദ്ഘാട്യ ദേവോ വിജിരഗാ ബഹിരജാഗാമ. അപ്പോഴാണോ മഹാകവി ശ്രീനാരായണ ഗുരുവിന്റെ മനോഹരവും പാവനവുമായ വാസഗൃഹത്തിൽ പ്രവേശിച്ചത്. ആ ക്ഷണത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. രവീന്ദ്രനാഥ ടാഗോർ എപ്പോഴാണോ വാസസ്ഥലത്തേക്ക് വന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് മൂർക്കത്തുകുമാറിന്റെയൊക്കെ ജീവചരിത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് രവീന്ദ്രനാഥ ടാഗോർ വരുന്ന സമയത്ത് ഗുരുദേവന്റെ വാതില് അടഞ്ഞു കിടക്കുക, വിളിക്കാനൊന്നും ആർക്കും അവകാശമില്ല. വരേണ്ട സമയമായി, എന്നിട്ടും ഗുരുവിന്റെ വാതില് തുറന്നില്ല. രവീന്ദ്രനാഥ ടാഗോർ 1 മണിക്കൂർ വൈകിയ വന്ന് വരേണ്ട സമയത്തേക്കാൾ. രവീന്ദ്രനാഥ ടാഗോർ വൈദിക മഠത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ഗുരുദേവന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ഒരുമിച്ചായിരുന്നു. അപ്പം ഇത് ഒരു അത്ഭുതകരമായ പ്രവൃത്തിയായിട്ടാണ് ആശ്രമത്തിലുള്ളവരെല്ലാവരും അന്നേ തൊട്ട്, കാര്യം എന്താ, വാതൊക്കെ വന്ന് ഇന്ന് പ്രാർത്ഥിച്ചിരിക്കുക, രവീന്ദ്രനാഥ ടാഗോർ വന്ന് അതിനു മുമ്പേ വാതിൽ തുറക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. ആരൊക്കെയാ പ്രസിദ്ധരായിരിക്കുന്ന എല്ലാ കവികളും ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ നിൽക്കുകയാണ്.
പർവാദി ശൃംഗാശ്രിതമേകപാളിം ചിത്താ സമുദ്യ ദൈവാംശുമന്ദം ദ്വാരാശ്രിതം ചിത്രപടിം യുദസ്യാസ്ഥിതം ഗുരും വന്ദിതവാൻ കവീന്ദ്ര.
മഹാകവി ടാഗോർ പർവ്വത ശിഖരങ്ങളിലുള്ള നാനാവർണ്ണങ്ങൾ കലർന്ന മേഘങ്ങളെ മാറ്റിക്കൊണ്ട് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ, പർവ്വതത്തിലെ മേഘങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെ, അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതുപോലെ, വാതിൽ തൂക്കിയിരുന്ന നാനാവർണ്ണാങ്കിതമായ ആഭരണ വസ്ത്രത്തെ മാറ്റിക്കൊണ്ട് നിലകൊണ്ട ശ്രീനാരായണ ഗുരുദേവനെ വന്ദിച്ചു.
അന്യന്യ സന്ദർശന സമ്പ്രകൃഷ്ടോ മിത്യാകൃതാപ്യർച്ചനയാ പ്രസന്നോ സമം നിഷണ്ണോ കുശലാനയോഗേരതോ പവിത്രാതരേണ മുനീന്ദ്രൻ.
ആത്മജ്ഞാനികളിൽ ഉത്തേത്തമന്മാരിൽ വെച്ച് ഉത്തമനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുവും മഹാകവി രവീന്ദ്രനാഥ ടാഗോറും പരസ്പരം കാണാൻ സാധിച്ചതിൽ സന്തുഷ്ടരും, പരസ്പരം പൂജിക്കുവാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടരും, പരസ്പരം കുശലം പ്രശ്നം ചെയ്യുന്നതിൽ തൽപരവുമായിട്ട് പരിശുദ്ധമായ ഒരു വിരിപ്പിൽ ഒരേ സമയത്ത് തന്നെ അഭിമുഖമായിരിക്കുകയുണ്ടായി.
അലോകീയ ഭാവപരിവേഷയുക്ത വൃഷീശ്വരോ തത്ര സമീക്ഷ ലോക അഭൂതപൂർവം രയീത്മയോഗ സന്ദർശനാനന്ദമവിന്ദദാഗ്ര്യം.
കാഴ്ചക്കാരായി വന്നു ചേർന്ന ജനങ്ങൾ ശിവേരി മഠത്തിലെ വൈദിക മന്ദിരത്തിന്റെ പടിഞ്ഞാറേ തളത്തിൽ
അലോകീയമായ ശോഭാപരിഭേഷത്തോട് കൂടിയവരായ ആത്മജ്ഞാനികളിൽ ഉത്തമോത്തമന്മാരായി അവരെ രണ്ടുപേരെ അടുത്ത് കണ്ടിട്ട് ഭൂതകാലത്ത് ഒരിക്കലും സംഭവിക്കാത്തതും ഉത്കൃഷ്ടവുമായ രണ്ട് സൂര്യന്മാരുടെ വേഴ്ചയെ സാക്ഷാത്കരിക്കുന്നത് പോലെ എല്ലാവർക്കും സന്തോഷമുണ്ടായി. രണ്ട് സൂര്യന്മാര് ഉദിച്ചിരിക്കുന്നത് പോലെയാ ആരൊക്കെ ഇരിക്കുന്നത് കണ്ടത്? രവീന്ദ്രനാഥ ടാഗോറും ഗുരുദേവനും. ശ്രീകേരളോത്ഭൂതമേയമേകം ശ്രീവംഗഭൂജാതമനർഹ്യമന്യത് തേജോദയം തന്മിളിതം ദരിത്രീ തമോഹരം വീക്ഷജനോഭവന്ദേ.
ഒന്ന് സൗന്ദര്യത്തിന്റെ മഹത്വത്തിനും നിദാനമായ കേരളത്തിൽ ആവിർഭവിച്ച അഭിരിച്ഛേദ്യമായ തേജസ്സാകുന്ന, മറ്റേത് സമ്പൽ സമൃദ്ധവും മഹത്വപൂർണമായ ബംഗാളദേശത്ത് ജനിച്ചതും വിലമതിക്കാനാകാത്ത തേജസ്സാകുന്ന ഈ രണ്ടുപേരെയും കാഴ്ചക്കാരെ ജനങ്ങൾ ഭൂമിയിലുള്ള അജ്ഞാനന്ധകാരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നു ചേർന്നിരിക്കുന്നതുമായ ആ രണ്ട് തേജസ്സുകളെയും കണ്ട് എല്ലാ ജനങ്ങളും ഭക്തിപൂർവ്വം വന്ദിച്ചു. അന്ന് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാരായ ജനങ്ങളെല്ലാം എന്തായി? സന്തുഷ്ടരായി.
കവീശ്വരോ വിശ്വജനിം കൃതാർത്ഥാം മഹാത്മനോനുഗ്രഹതോ വിജാനൻ അത്യാദരാ നമ്ര ശിരപ്രണാമ ബദ്ധാഞ്ജലി വിസ്മയവാനധിഷ്ഠ.
മഹാത്മാവായ ശ്രീനാരായണ ഗുരുദേവന്റെ അഭിനന്ദന രൂപത്തിലുള്ള അനുഗ്രഹം ലഭിച്ചത് നിമിത്തം സ്വജന്മം കൃതാർത്ഥമായി തീർന്നു എന്നറിഞ്ഞ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അത്യാദരം കൊണ്ട് കുനിഞ്ഞ ശിരസോടുകൂടിയവനായിട്ട് പ്രണമാർത്ഥം കൂപ്പിയ കൈകളോടും ഗുരുവിന്റെ അലൗകര്യവും അത്ഭുതത്തോടും കൂടി സ്ഥിതി ചെയ്യുന്നവനായി തീർന്നു. ഗുരുദേവനെ കാണാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യത്തെക്കുറിച്ച് ഇപ്പൊ പറയും. തഥോനമത്യ ഗുരുദേവ പാർശ്വാത് വിനിർഗതോ വിശ്വമഹാകവിസ സ്വദർശനോത്സാഗതരംഗിതം ദാമഹാസഭാം പ്രാവിശദാശുഭക്തിയ. ശ്രീനാരായണ ഗുരുദേവന്റെ അനുമതിയോടുകൂടി ഗുരുദേവന്റെ അടുത്തു നിന്നും പുറപ്പെട്ട മഹാവിശ്വമഹാകവിയായ ടാഗോർ സ്വദർശനത്തിന്റെ തന്നെ കാണാനുള്ള ഉത്സാഹമാകുന്ന തരംഗസമൂഹത്തോടുകൂടിയ സമുദ്രം പോലെ നിൽക്കുന്ന ജനലക്ഷങ്ങളെ ആയ സദസ്സിനെ ഭക്തിയോടുകൂടി വിളംബം കൂടാതെ പ്രവേശിച്ചു. സഭ്യാസമുദ്ധായ സമാദരേണ തമപ്യനന്ദൻ നന്ദനദഹസ്തദാളേഹി പുഷ്പോപഹാരൻ ബഹുദാ സമർഭ്യ തന്ത്ര നിർമ്മഗ്നമഹോ വ്യദുസ്തേ. മഹാകവി ടാഗോർ മഹാസദസ്സിൽ പ്രവേശിച്ചതിനു ശേഷം ആ സദസ്സിലുണ്ടായിരുന്നവരായ ജനങ്ങളുടെ മുമ്പിൽ അത്യാദരപൂർവ്വം എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തെ കൈയടിച്ച് എല്ലാവരും കൂടെ ബഹുമാനിച്ചു. എന്താ, ബംഗ്ലാദേശത്ത് നിന്ന് വന്ന മഹാകവിയാണ്, ഉച്ചത്തിൽ എല്ലാവരും കൂടെ കൈയടിച്ച്. എന്നിട്ട് സദസ്സരിൽ പല പ്രകാരത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടെ പുഷ്പഹാരങ്ങളെ സമർപ്പിച്ചു. മാലകളും ബൊക്കകളും എല്ലാം ഇങ്ങനെ ആകാശത്തിൽ ഉയർന്ന് ആരുടെ അരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു, രവീന്ദ്രനാഥ ടാഗോറിന്റെ അരിയിലേക്ക്. പുഷ്പങ്ങളുടെയും മാലകളുടെയും ബൈക്കുകളുടെയും ഈ ബൊക്കകളുടെയൊക്കെ മുന്നിൽ മുങ്ങിയവനാക്കി തീർക്കുകയും ആശ്ചര്യവും ആനന്ദവും ഉളവാക്കുന്ന ഒന്നായി തീരുകയും ചെയ്തു. ആര്? രവീന്ദ്രനാഥ ടാഗോർ. സുമോചയസ്യോ വരിമന്ദഗാസ മനോഹരം തസ്യ മുഖേന്ദുബിംബം പ്രവശ്യത സത്യമഹാംബുരാശേഹി പ്രകർഷഭൂരേ അതിജഗാമവേലാം. ഉപഹാരമായി സമർപ്പിക്കപ്പെട്ട ആ പൂക്കൂട്ടത്തിന്റെ മുകളിൽ മഹാകവി ടാഗോറിന്റെ പുഞ്ചിരി കൊണ്ട് മനോഹരമായിരിക്കുന്ന മുഖമാകുന്ന ചന്ദ്രബിംബത്തെ ഉറ്റുനോക്കിയവരായ സദസ്സിലുള്ള എല്ലാവരും സന്തോഷപ്രഭാവം കൊണ്ട് തന്നെ തന്നെ മതിമറന്നു എന്ന് പറഞ്ഞ എല്ലാവരും അവനവനെ തന്നെ മതിമറന്നു നിൽക്കുകയാണ്.
ശാന്തേ സദസ്യന്തര വർണ്യമോദ ഭാരാർദിതേ സത്യജനേ നിഷണ്ണേ വാണീവ വീണാവരരമ്യഹസ്ത ബാലാലഭംഗമംഗളമഞ്ചേതം.
സന്തോഷപ്രകടന കോലാഹലങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശബ്ദത കൈക്കൊണ്ട സദസ്സിൽ ഉള്ളിൽ നിറഞ്ഞു നിന്ന സന്തോഷാധിക്യം കൊണ്ട് വിവശരായ സഭാവാസികളെല്ലാം ഇരുന്നപ്പോൾ ഒരു വീണ കയ്യിലേന്തി ചെറിയൊരു കുട്ടി തന്റെ കൈത്തലത്തോടുകൂടി മനോഹരമായൊരു മംഗളഗാനം ആലപിച്ചു. ആ സദസ്സിനെ അതൊരു പ്രത്യേക ഉണർവാക്കി മാറ്റി.
വീണാനിദാദാനുഗുണസ്വനം തനം ഗീതാന്തദീയം മധുരം നിബീയ കവീശര സഭ്യജനാച്ച സർവേ പ്രവേദിരീഹ പരമം പ്രമോദം.
മഹാകവി രവീന്ദ്രനാഥ ടാഗോറും സദസ്സിലുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ആ പെൺകുട്ടിയുടെ വീണാശബ്ദത്തിന് അനുരൂപമായവും മനോഹരവുമായ ആ ഗാനം ആസ്വദിച്ചിട്ട് അത്യതീയമായ ആനന്ദം അനുഭവിക്കുക തന്നെ ചെയ്തു. എല്ലാവരും വളരെ സന്തുഷ്ടരായിട്ടുണ്ട്. ആരെയും ആകർഷിക്കുവാനുള്ള സംഗീതത്തിന്റെ വൈശിഷ്ട്യം അത്ഭുതകരമെന്നേ പറയാവൂ. സംഗീതം മറ്റെല്ലാവരെയും ആകർഷിക്കാനുള്ള ഒന്നാണ്.
ശ്രീ പത്മനാഭാഖ്യാഖ്യശങ്കരേണ ശിഷ്യാഗ്രഗണ്യോദ ഗുരോർമഹർഷേം
സവ്യാകര സ്വാഗതമർച്ചിതായ കവീശ്വരായ ആദരപൂർവമേവം. മംഗളഗാനത്തിനു ശേഷം ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ വെച്ച് പ്രമുഖനും വിദഗ്ധനുമായ ഡോക്ടർ പി പപ്പു അവർകൾ മഹാജനസംപൂജ്യനായ മഹാകവി ടാഗോറിനു വേണ്ടി ഇപ്രകാരം ആദരപൂർവം സ്വാഗതം ചെയ്തു. ആദരപൂർവം സ്വാഗതം അരളി. മഹാകവേ സ്വാഗതമാഗതായ മടേത്രദേസ്മിൻ ഗുരുസന്നിധാനേ ധന്യാവയം ഹൃദ്യവജോധിരാജം ദ്രഷ്ടും ഭവന്തം കരുലത്ത ഭാഗ്യാഹ. അല്ലയോ മഹാകവി, ഈ ശിവഗിരി മഠത്തിൽ ഞങ്ങളുടെ ഗുരുവിന്റെ സന്നിധിയിൽ സന്ദർശനത്തിന് സമാഹിതനായിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് ഞങ്ങൾ സ്വാഗതം ആശംസിച്ച് കൊള്ളുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. മധുരവരസുകളായ കവിയുടെ അതിനായകനായ അങ്ങയെ ദർശിക്കുന്നതിന് ഭാഗ്യം സിദ്ധിച്ച ഞങ്ങൾ സുഹൃത്തുക്കളാകുന്നു എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം സംശയമേ ഇല്ല. ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളായി തീർന്നു. ഗംഗാതരംഗൈ സദതാനുഷക്താൻ ഭംഗാൻ സമർഥ്യാ ഭുവനപ്രസിദ്ധാൻ തുംഗാനുഭാവേ തനയോരനേകേ മന്യാമകേ സംപ്രതി വിശ്വവന്ധ്യാൻ. അല്ലയോ മഹാകവി, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങൾ പരമഭാവനിയായിരിക്കുന്ന ഗംഗാനദിയുടെ കല്ലോലങ്ങളുടെ സന്തത സമാശ്ലേഷണം ഏറ്റു വിലസുന്നതും സമ്പൽ സമൃദ്ധി കൊണ്ട് ലോകമെങ്ങും പുകൾ കൊണ്ടവയും ആയ ബംഗദേശത്തെ അഥവാ ബംഗാളിനെ ഇന്ന് സമുന്നതമായ പ്രഭാവത്തോടുകൂടിയ അനേകം പുത്രന്മാരെ കൊണ്ട് ലോകവന്ധ്യകളാക്കി തീർത്തിരിക്കുന്നു എന്നറിയുന്നു കരുതുന്നു. കവീന്ദ്രോഭോ സ്വപ്രതിഭാവിലാസ അംഗാൻ സ്വകാവ്യാമൃത പുരംഗമഗ്നാൻ പുനഃസ്വചക്ഷൂർ വിഷയാൻ വിധായ കർത്തും പവിത്രാൻ യദസേ ദയാർദ്ര. അല്ലയോ കവി ശ്രേഷ്ഠ, ദുഃഖിതരായ ജനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ശീലമുള്ള അങ്ങ്, രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതകളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത് കേറും സാധാരണ മനുഷ്യന്റെ ജീവിതചര്യയാണ്. അദ്ദേഹത്തിന്റെ ഈശ്വരൻ എന്ന് പറയുന്നത് വിയർപ്പ് തുള്ളികളിലുള്ള ഈശ്വരനെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പം അങ്ങനെയുള്ള രവീന്ദ്രനാഥ ടാഗോർ സാധാരണ ജനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ശീലമുള്ള അങ്ങ് സ്വകീയങ്ങളായ കാവ്യങ്ങൾ പാരായണം ചേർത്ത് അമൃതം പോലെ ആസ്വാദ്യമായ അവയുടെ അന്തസാരകൾ മുഴിയവയും അദ്ദേഹത്തിന്റെ സ്വപ്രതിഭ വിലാസരംഗ സ്വന്തം പ്രതിഭ കൊണ്ട് വിലസിക്കുന്നവനുമായ അങ്ങ് പുനഃ വീണ്ടും സ്വചക്ഷൂർ വിഷയാൻ വിധായ സ്വന്തം ചക്ഷുസുകൊണ്ട് കണ്ണുകൊണ്ട് സാക്ഷാത്കരിച്ചിട്ട് പവിത്രാൻ കർത്തും യദസേതി വയം മന്യാമഹേ പാവനങ്ങളാക്കി തീർക്കാൻ അവിടുന്ന് പരിശ്രമിക്കുക ചെയ്യുന്നെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ലോകത്തെ മുഴുവൻ അങ്ങ് പാവനമാക്കി തീർക്കുന്നുവെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഹിമാലയക്ഷോണിതരേന്ദ്രമൂർധിനി വിവാദവേലാരുണകാന്തി പൂർണേ കൃതോദയേ തേ പ്രതിഭാഗി ഗംഗാ അംഗാത്തിമന്ദാനിലാളിതാംഗ. അങ്ങയുടെ അരുണകാന്തി നിറഞ്ഞ ഹിമാലയപർവ്വത ശിഖരത്തിലെ ജനനമാർന്ന പ്രതിഭ ഗംഗയിൽ നിന്നും ബംഗാൾ സമുദ്രത്തിൽ നിന്നും വീശുന്ന മന്ദവായുവിനാൽ പരിലാളിതയാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി. അതായത് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനങ്ങൾ ഹിമാലയത്തിൽ നിന്നാണെങ്കിൽ അസ്തമസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അതിന്റെ മന്ദമാരതനേറ്റ ആളാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. മന്ദാര വൃന്ദാവൃത വാടികാസു രമ്യാസു ത്വേ ഹൈമവദീ ഗുഹാസു പ്രവർത്തിദാസോപനിഷത് വധൂടിസ്തന്നേർ മഹർഷീശ്വര ശിക്ഷയാ ച. അല്ലയോ കവീശ്വര, പ്രാഭാതിക സൗന്ദര്യത്തിൽ മുഴുകി നിന്ന ഹിമാലയ പർവ്വതത്തിന്റെ ശൃംഗങ്ങളെ നിമിത്തമാക്കി ഉദയം കൊണ്ട അലൗകികമായ സൗന്ദര്യത്തോടുകൂടിയവനും മനോഹരങ്ങളും മന്ദാര വൃക്ഷസമൂഹങ്ങളാൽ ചുറ്റപ്പെട്ട തോട്ടങ്ങളോടുകൂടിയവനുമായ ഹിമാലയ പാർശ്വവർത്തിനിയായ ഗുഹകളിൽ ഉപനിഷത്തുകളാകുന്ന വളർത്തമ്മമാരുടെ മുലപ്പാലുകൊണ്ടും മഹർഷീശ്വരന്മാരുടെ അധ്യാപനം കൊണ്ടും വളർത്തപ്പെട്ടവനാകുന്നു എന്നുള്ള കാര്യം പ്രസിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ സദാസമയവും ഉപനിഷത്താകുന്ന അമൃതത്തെ പാനം ചെയ്തവനാണ് ആര്? ഈ രവീന്ദ്രനാഥ ടാഗോർ. സന്താന സൂരാമല സൗരഭേണ മന്ദാകിനി ശീതള ശീകരൈശ്ച സന്ദർപ്പിത സംവൃതി സാജഗത്യാം സന്തോഷഭാരം നക്കരോധികസ്യ. അങ്ങയുടെ സന്താനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവവൃക്ഷങ്ങളുടെ പുഷ്പ സൗരഭ്യം കൊണ്ട് ആകാശഗംഗ എന്നും മറ്റും പ്രസിദ്ധിയാർജിച്ച മന്ദാകിനിയുടെ ശീതളങ്ങളായ നീർത്തുള്ളികളുണ്ട്. ആകാശഗംഗയുടെ ശീതളങ്ങളായിരിക്കുന്ന നീർത്തുള്ളികളെ കൊണ്ടും പരിപുഷ്ടിയും സന്തുഷ്ടിയും പ്രാപിച്ച കാവ്യഹേതുഭൂതമായ ശക്തി ഈ ലോകത്ത് ആർക്ക് എപ്പോഴാണ് സന്തോഷാധിക്യം ഉണ്ടാകാതിരിക്കുക? ഇതെല്ലാവരെയും അത്യധികം സന്തോഷിപ്പിക്കും. ഇത് ചെറിയ ഭാഷയിൽ എഴുതിയ ഗ്രന്ഥമല്ല, കേൾക്കുമ്പം അത്ര ലളിതമായിട്ട് തോന്നാമെങ്കിലും ലളിതമല്ല. ഉപമയാണിതിന്റെ. ഉപമ കാളിദാസസ്യ എന്ന് കേട്ടിട്ടില്ലേ? ഉപമ കാളിദാസന്റെ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഇതിനകത്ത് ഉപമിക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ കയറി വരും കാവ്യാത്മകമായതുകൊണ്ട് തന്നെ. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിനെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുമ്പോൾ ഒരുപാട് ഉപമകൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. സേയം ശ്രുതാഭ്യാസയുധാ മഹാത്മൻ വിദായ കാവ്യാനി മനോഹരാണി കരോതി ലോകൈക മഹാകവി ത്വാം ധന്യാശഭൂ ഭാരതഭൂതദാത്രീം. കവീശ്വരത്വവും ഋഷീശ്വരത്വവും തികഞ്ഞ അല്ലയോ മഹാത്മൻ, അസാധാരണ നിലയിൽ രൂപം കൊണ്ട അസാധാരണമായ നിലയിൽ വികാസം പ്രാപിച്ച വർണ്ണിതമായ അങ്ങയുടെ പ്രതിഭ വേദശാസ്ത്രങ്ങളിലും കാവ്യാലങ്കാരങ്ങളിലും നേടിയ അഭ്യാസത്തോടുകൂടിയതായിട്ട് ആഹ്ലാദകരങ്ങളായ സൽകാവ്യങ്ങളെ ജനിപ്പിച്ചിട്ട് അങ്ങയെ ലോകമഹാകവിയാക്കിയും ഭാരതഭൂമിയെ ധന്യയാക്കുകയും ചെയ്തു. സപ്തസ്വവി ജീവവരീഷു ഭൂമേ സന്ദൃശ്യ ധന്യാനതിനോകാത്മവന്തി രാഷ്ട്രാണി സന്ദേശമഹോസു മാതൃം ധാത്രയാ ഭവാൻ പ്രാവൈത്യവൈമീ. കവീന്ദ്രദാധേ കലുഗാനചിത്ര കലാവധുഭ്യാം പരിചര്യമാണ സമസ്ത ഭൂമണ്ഡലമണ്ഡിതേന്ദ്ര ഗൃദ്ധത്നരംഗേദ്യത തനൂതിലാസ്യം. അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ കവിത്വമെന്ന ധർമ്മം ഗാനകലാവധു ചിത്രകലാവധു എന്നിവരാൽ ആരാധ്യമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗാനം എഴുതുക പാടുക എന്നുള്ളവർക്ക് ഏറ്റവും വലിയ ഉത്തമയാണത്. ചിത്രകലാവത് ചിത്രം വരയ്ക്കുന്നവർക്കും ഉത്തമയാണത്. ഭൂമണ്ഡലത്തിൽ എങ്ങുമുള്ള പണ്ഡിതശ്രേഷ്ഠന്മാരുടെ ഹൃദയമാകുന്ന താമരയിൽ വിലാസവേദിയിൽ നൃത്തം ചെയ്യുന്നു. വിശ്വസ്യമോദം മഹിതം വിദാത്രി യാ വിശ്വഭാരത വിദാം ദദാന പ്രതീകവദ്ധാദി ഭവത് പ്രശസ്തേ സസർവവിദ്യാലയ കൽപ്പവല്ലേ. യാതൊന്ന് വിശ്വഭാരതി എന്ന് പറഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടവയായിട്ട് ലോകത്തിന് സമതീയമായ മോദം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ സർവകലാശാലയാകുന്ന കൽപ്പലത അങ്ങയുടെ അനശ്വര യശസ്സിന്റെ പ്രതീകം പോലെ ശോഭിക്കുന്നു. പ്രശാന്തരമ്യം ജഗതി പ്രസിദ്ധം തമാസർവം ശാന്ത നികേതനാഖ്യം ശ്രുതോ ഭവാൻ വിശ്വമഹോ സ്വഭാവയൻ ഭാതിരവീന്ദ്രനാഥ അലേകവീശ്വര ലോകമെങ്ങും പ്രസിദ്ധമായിട്ടുള്ളതും അത്യന്തം ശാന്തവും മനോഹരവുമായി വിലസുന്നതും ശാന്തി നികേതനം എന്ന പേരോടുകൂടിയായ ആശ്രമത്തെ അധിവസിക്കുന്ന രവീന്ദ്രൻ എന്ന പേരായ അങ്ങ് തന്റെ മഹസ്സുകൊണ്ട് വിശ്വത്തെ പാവനമാക്കി പ്രശോഭിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ആനന്ദവും ആശ്ചര്യകരവുമാകുന്നു. യന്നുന കേരളഭൂതദാത്രി സഹ്യാചരാരംഭ്യ വയോധിപുത്രി ഗോകർണകന്യാ പരിഭൂതപാർശ ശ്രീ അംബാർഷദ്ധം പരാർധ്യാം വിദദാദിനിത്യം. ഞങ്ങളുടെ സഖ്യപർവ്വതത്തിന്റെയും അറേബ്യൻ സമുദ്രത്തിന്റെയും പുത്രിയും ഗോകർണം കന്യാകുമാരി എന്നിവയാൽ പാവനങ്ങളും പാർശ്വഭാഗങ്ങളോടുകൂടിയമായി കേരളഭൂമിയാകട്ടെ അത്യുന്നതമായ സമ്പത്തും സൗന്ദര്യവും നിലനിർത്തിപ്പോരുന്നതാകുന്നു. ഏലാമരീചാരി രഥാവൃതാനം കേരാമ്രഭൂഗാതിദരിസ്ത്രിദാനാം സർവത്വസമ്മേളനമോഹനാനം നത്വാഭിസാമ്യം ഖലു കേരളാനാം. അല്ലയോ കവീശ്വര, ഏലം കുരുമുളക് ലതാവിശേഷങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതും തെങ്ങ് മാവ് കമുക് മുതലായ വൃക്ഷങ്ങൾ നിറഞ്ഞതും ഹേമന്തം ശിശിരം തുടങ്ങിയിരിക്കുന്ന ഋതുക്കളുടെ സമ്മേളനം കൊണ്ട് അത്യാകർഷങ്ങളും പ്രശോഭിക്കുന്നതുമായ ഈ കേരളദേശം ലോകത്തൊരിടത്തും ഇല്ല എന്നത് സുനിശ്ചിതമായ ഒരു വസ്തുവാണ് ഇതുപോലത്തെ ഒരു കേരളം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് ഓർത്തിട്ടില്ല, അഭിനന്ദ ഏലം കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഗണ്ടകദുർഗമന്ദം ഭൂഭാഗമേദം ഖലു പൂർവികാസ്തേ സുഖീയത്നേന നിരന്തരേണ സംപ്രാവ്യൻ സാമ്പ്രതീകമവസ്ഥാം. ഞങ്ങളുടെ സുപ്രതിസ്ഥരായിരിക്കുന്ന പൂർവികന്മാരെല്ലാം എന്താണ് കൈതച്ചെടികളുടെ മുള്ളുകളുണ്ട് ദുർഗമമായി ചേടിച്ചിരുന്ന ഈ കേരളദേശത്തെ തങ്ങളുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് തെങ്ങ് മാവ് കവുങ്ങ് എന്നീ വൃക്ഷങ്ങൾ കൊണ്ടും ഏലം കുരുമുളക് വെറ്റില മുതലായ കൊണ്ടും നിറഞ്ഞെന്ന നിലയിൽ മനോഹരമായി പരിലസിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർത്തു. തഥാപികേനാവി മഹാചലേന പൗരാധികാരാധിക വിശ്വതസ്മ അധർമ്മമേദം പ്രസമീക്ഷ്യ സന്തോ ഭ്രാന്താലയം ദേശമിവം മൃവന്തി. കേരളത്തിന്റെ സ്രഷ്ടാക്കളും ഉടമസ്ഥരും ഞങ്ങളാണെങ്കിലും ഒരു വലിയ വഞ്ചന കൊണ്ട് ഈ കേരളത്തിൽ പൌരസാധാരണങ്ങളായ അധികാരാവകാശങ്ങൾ ഇല്ലാത്തവരായി അധപ്പതിച്ചു പോയിരിക്കുന്നു. സജ്ജനങ്ങൾ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ മഹാന്മാർ ഈ അധർമ്മം കണ്ടിട്ട് ഈ കേരളദേശത്തെ ഭ്രാന്താലയമെന്ന് പറയുന്നു. ഈ കേരളദേശം ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഭ്രാന്താലയമായിരുന്നു. യഥാമകേസ്മ ഗുരുദേവപാദരജശരണ്യം ശരണം വിധായ വിഹന്തുമേതാം വിവദന്തു തത്ര കവീന്ദ്രദൃഷ്ടിം ഗുരുദേ ദയാർദ്രം. അല്ലേ കവീശ്വര, ദുഃഖപരിഹാരത്തിനായി ദുഃഖിതരായി ആർക്കും ആശ്രയിക്കാൻ യോഗ്യനായ ഞങ്ങളുടെ ഗുരുവായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദരജസ്സിനെ ശരണം രക്ഷകരായി കൽപ്പിച്ചിട്ട് ഈ ആപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ആ പ്രവർത്തനത്തിൽ ദയാമസൃണമായ സൃഷ്ടി ഭവിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭോ ദിവ്യ പുംസ ഗോകുലദീനബന്ധോ ദയാർഗമസ്മച്ചരിത്രം വിജാനം ഗായസ്തമുച്ചേർ ജഗദാഭ്യവിശ്യം ഗാനന്ദസ്തമസ്മദുരിതം വിഹന്യ. അല്ലയോ ദിവ്യഗോകുലമായിരിക്കുന്ന രവീന്ദ്രനാട്ടകുറെ ദീനബന്ധോ, ദുഃഖികളായ ജനങ്ങളുടെ ദുഃഖപ്രകാരങ്ങളെ ഒഴിവാക്കാൻ ഒരു ബന്ധുവിനെപ്പോലെ സർവ്വതാ പരിശ്രമിക്കുന്ന ശീലത്തോടുകൂടിയ മഹാത്മാവേ, അങ്ങ് ആരുടെയും ദേഹയർക്കിക്കുന്ന ഞങ്ങളുടെ ചരിത്രം വേണ്ടതുപോലെ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഉറക്കെ പാടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമഹാകവിയും ലോകപ്രശസ്തനുമായ അങ്ങയുടെ ആ പാട്ട് എല്ലാ ലോകത്തും വരന്ന് ഈ അവശതയെ അനുഭവിക്കുന്ന ഞങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. പ്രേമാംബുരാശോഭവതാം നിമഗ്ന പ്രമോദകല്ലോലശതാകുലോഹം കായേന വാചാ മനസാവിഭദ്രാ പ്രസ്പന്ദിതും നാ പ്രഭാവി പ്രഭവാമി കന്മാന്യാഹ. അല്ലയോ സംഭൂജ്യന്മാരായിരിക്കുന്ന സുഹൃത്തുക്കളെ, അല്ലയോ പാവന ചരിത്രന്മാരെ, നിങ്ങളുടെ സ്നേഹാതിശയമാകുന്ന സമുദ്രത്തിൽ മുഴുകിയവനും സന്തോഷമാകുന്ന കല്ലോലമാലയിൽപ്പെട്ട് ചഞ്ചലയുത്തന്മാരായി തീർന്ന ഞാൻ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വേണ്ടവണ്ണം ചലിക്കുവാൻ കഴിയില്ലാത്തവനായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രേമവും സന്തോഷവും സ്നേഹവും എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം ഈ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന എനിക്ക് സഞ്ചാരശേഷി ഇല്ലാത്തവനായി എന്ന് പറഞ്ഞാൽ ചലിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നേഹമായ ശ്രമമാണ് ഞങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്നത്.
സർവത്ര സഞ്ചാര രസേനയാത സംഭാവിതോഹം ബഹുദാദിനൗഹേഹി സംതൃപ്തിമദ്ദേവ ഗതോസ്മി പൂർണാം സദ്ധി പ്രശസ്ത സദയം ഭവദ്ധേ.
ദേശചന്ദാരം ചെയ്യുവാനുള്ള കൗതുകം കൊണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ച ഞാൻ അതാത് ദേശത്തെ ജനസമൂഹങ്ങളാൽ പല പ്രകാരത്തിൽ ബഹുമാനിതനായിട്ടുണ്ട്. ഞാൻ ഇന്ന് മാത്രമാണ് സുജനങ്ങളായ നിങ്ങളാൽ ദയാപൂർവം പ്രശംസിക്കപ്പെട്ടിരിക്കുന്നത്. തികഞ്ഞ സംതൃപ്തി നേടിയവനായി ഇന്ന് ഞാൻ തീർന്നിരിക്കുന്നു. ധന്യോസ്മി നാരായണ ദേശീയേന്ദ്ര സന്ദർശനാനന്ദ രസം നിധീയ തന്നോകമധ്യാത പവിത്രഭൂമോ മടേ ഭവത്ത് ബഹുമാനദാശ. അല്ലയോ ബഹുമാന്യരായ ജനങ്ങളെ, ഞാൻ നാരായണ ദേശീയേന്ദ്ര സന്ദർശനാനന്തരം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന് ശേഷമുണ്ടായ ആനന്ദം കണ്ട് ആസ്വദിച്ച് ഞാനിന്ന് ഈ പാവനമായ ശിവഗിരി മഠത്തിൽ വെച്ച് ബഹുമാന്യരായ നിങ്ങളാൽ ബഹുമാനിതനായി തീർന്നിരിക്കുന്നു. വളരെ സുഹൃതിയായി തീർന്നിരിക്കുന്നു. നാ വിസ്മരിക്ഷാമി ഗുരു കഥാപി തേജോമയം തൻ മഹനീയ രൂപം അമേയ ശോഭാ പരിവാഗിവക്രം ത്രിശോകദീർഘേ പരമാത്മലീനേ. അല്ലയോ ബഹുമാന്യരായ ജനങ്ങളെ, ഞാൻ ഒരിക്കലും ശ്രീനാരായണ ഗുരുവിന്റെ തേജോമയവും മഹനീയവുമായ അസാധാരണമായ നിലയിലെ തേജസ് ചൊരിയുന്നതും അത്യന്ത ശ്രേഷ്ഠവുമായ ആകാരവിശേഷത്തെയും അവർണിനിയും അപരിച്ഛേദ്യമായ കാന്തിവിശേഷം കലർന്ന മുഖമണ്ഡലവും സർവന്തരാമിയും സർവാധാരവും ആ പരമാത്മജയനത്തിൽ ലയിച്ച ദീർഘങ്ങളായ നയനങ്ങളും ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയുന്നു. ഏതാദൃശ കശ്ചന യോഗിരാജോ നാന്യത്തദൃഷ്ടോസ്തി മയാ മഹാത്മാ സഹ്യാദി സംരക്ഷിത ഭൂമിഭാഗോ ഗതോ ധരിത്രാം നേതാം പ്രശസ്തി. അല്ലയോ സംഭൂജ്യന്മാരായ സുഹൃത്തുക്കളെ, ഈ ദൃശ്യങ്ങളായ മഹത്വങ്ങളോടുകൂടിയ യോഗീശ്വരനായ മറ്റൊരു മഹാത്മാവിനെ ലോകത്തിന്റെ വേറൊരു ഭാഗത്തും ഞാൻ കണ്ടിട്ടില്ല. രാമകൃഷ്ണദേവന്റെയും വിവേകാനന്ദ സ്വാമികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആര്, രവീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനൊരു വാക്ക് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആരാ? ഗുരുഭക്തരായ നമ്മൾ ഓരോരുത്തരുമാണ്. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും ഇതുപോലൊരു മഹാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സഹ്യാജലം രക്ഷിച്ചു പോകുന്ന കേരളമാകുന്ന ഭൂഭാഗം ശ്രീനാരായണ ഗുരുവിന്റെ ജനനം കൊണ്ട് ശാശ്വതമായ പ്രശസ്തിക്ക് പാത്രമായി തീർന്നിരിക്കുന്നു. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ വന്നിട്ട് ശിവഗിരിയിൽ എഴുതി വെച്ചിട്ട് പോയത് ഇങ്ങനെയാണ്: ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ യാത്രയ്ക്കിടയിൽ ധാരാളം മഹർഷിമാരെയും പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടാനുള്ള സൌഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം തുറന്നു സമ്മതിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിന്റെ സ്വാമി ശ്രീനാരായണ ഗുരുദേവനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് തുല്യനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖതേജസ്സും എനിക്ക് ഒരു കാലവും വിസ്മരിക്കാനാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് ശിവഗിരി മഠത്തിൽ ആരെഴുതി വെച്ചിട്ട് പോയത്? രവീന്ദ്രനാഥ് ടാഗോർ. ബിനോ ആൻഡ്രൂസ് ദീനബിന്ദു സി എഫ് ആൻഡ്രൂസ് ശിവഗിരി വന്നിട്ട് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിന്റെ തെക്കേറ്റത്ത് വാണറുളും ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി അല്ലാതെ മറ്റാരും അല്ല എന്ന് ആൻഡ്രൂസ് പറഞ്ഞു. ഡോക്ടർ സോമർവിൽ എന്ന് പറഞ്ഞ ഒരാള് പഴയ പ്രശസ്തനായ ഒരാളാണ്. ഇന്ത്യ ഒട്ടുകയെന്നല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും പ്രസിദ്ധനായ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയാം: യോഗിയായ ഗുരുദേവൻ നാഡീജരമ്പുകളെ സ്വന്തം നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. എല്ലാ നാഡികളെയും യോഗയിലൂടെ സ്വന്തം നിയന്ത്രണത്തിലാക്കി. അതിനാൽ ചികിത്സയൊന്നും നാരായണ ഗുരുദേവന് ഫലിക്കില്ല. സ്വാമിയൊന്നും സങ്കല്പിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ഈ രോഗം. ഗുരുദേവൻ അവസാന കാലത്ത് മൂത്രവേദന തുടങ്ങിയ രോഗങ്ങൾ വന്നപ്പോൾ ഗുരുദേവൻ അതൊന്നും മാറ്റിയതേയില്ല. എന്താണെന്നറിയോ, അതൊക്കെ അനുഭവിക്കേണ്ട രീതിയിൽ അനുഭവിച്ചു തന്നെ തീരണം. മന്നത്ത് വറ്റനാവൻ പറഞ്ഞെന്താണെന്നറിയോ, നായരെന്നും ഈഴവനെന്നും പുലയനെന്നും മറ്റും അറിയപ്പെടുന്നുണ്ട് നാമെല്ലാമെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാം ശ്രീനാരായണീയരാണ്. NSS രൂപീകരിക്കുന്നതിന് മന്നത്ത് വറ്റനാവൻ നേരെ ചെന്ന് ഗുരുദേവന്റെ അടുക്കൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഉള്ളൂര് എസ് പരമേശ്വരയ്യർ ഗുരുദേവന്റെ ഉത്തമനായൊരു ഭക്തനായിരുന്നു. ഉള്ളൂര് ഒരു തവണ ഗുരുദേവനിങ്ങനെ വേദനയോടിരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും ധാരയായിട്ട് ജലം പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഉള്ളൂര് ചോദിച്ചു, അങ്ങും കരയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഉള്ളൂരിനോട് ഗുരുദേവൻ പറഞ്ഞു, നാമല്ലല്ലോ നമ്മുടെ കണ്ണല്ലേ എന്ന് ചോദിച്ചു. നാമെന്തിന് കരയണം? ഉള്ളൂര് പറഞ്ഞെന്താ, അവിടുത്തെ ഈ രോഗം അവിടുന്ന് തന്നെ ഒന്ന് സങ്കല്പിച്ചാൽ മാറാവുന്നതാണല്ലോ, പിന്നെന്തിനായതിനെ സഹിക്കുന്നത് എന്ന് ചോദിച്ചു. ജി ശങ്കരക്കുറിപ്പ് എഴുതിയതോ, നല്ലത് ചിന്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഭാവാർദ്രമാം വല്ലതും ഭാഷാ സായുജ്യത്തിൽ ഉജ്ജ്വലിക്കുമ്പോൾ എൻ കൺമുമ്പിൽ കാണാറുണ്ട് ഞാനീ ധർമ്മത്തിന്റെ ചെങ്കോലെന്തിയ രണ്ടാം സുഗതന്റെ ആതൃക്കൈ എന്നാരെഴുതിയതാണ് ജി ശങ്കരക്കുറിപ്പ്. ആചാര്യ വിനോബാവ കേരളം സന്ദർശിച്ച സമയത്ത് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തിൽ സംബന്ധിക്കുന്നതിൽ 1925 കേരളത്തിലായിരുന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അന്ന് ഗുരുദേവൻ വർക്കലയിൽ താമസിക്കുമായിരുന്നു. 1-2 മണിക്കൂർ ഞാൻ ഗുരുദേവനുമായി സംഭാഷണം നടത്തി. കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് ഇപ്പുറം ഭാരതത്തിൽ അവതരിച്ചിട്ടുള്ള 5-10 മഹാത്മാക്കളിൽ ഏറ്റവും ഉത്തമനാണ് ആര്? ശ്രീനാരായണ ഗുരുദേവനെന്ന് വിനോബാബ പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര മഹാത്മാക്കൾ ശിവഗിരി സന്ദർശിച്ച സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി രമണ മഹർഷിയെ നാരായണ ഗുരുദേവൻ കാണാൻ പോയി. അപ്പൊ രമണ മഹർഷി പറഞ്ഞതോ, ശ്രീനാരായണ ഗുരുദേവന് എന്നോടൊന്നും സംസാരിക്കാനില്ലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സർവജ്ഞനായ മഹാപുരുഷനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരുദേവൻ. പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമികളെ ദർശിക്കാനിടയായത് എന്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു. ഗുരുവിന്റെ മനോഹരമായ പുണ്യാശ്രമത്തിൽ താമസിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചത് സ്വാമികളുടെ സിദ്ധാന്തങ്ങൾ ഊർജിതമായി നടപ്പിൽ വരുത്തുമ്പോഴാണ് എന്ന് ആരാ പറഞ്ഞ? മഹാത്മാഗാന്ധിജി. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഘടന ഒരിക്കൽ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിന് കിട്ടിയിട്ടുള്ളതുപോലെ ഇത്ര അന്യോന്യവും സുദൃഢവുമായ ആരാധന ഇന്ത്യയിൽ മറ്റൊരാചാര്യനും കിട്ടിയിട്ടില്ല. അദ്ദേഹം സർവർക്കും സൂര്യനെപ്പോലെ പ്രകാശം പകർന്നുകൊടുത്ത് പ്രബുദ്ധ കേരളത്തിന് യോഗത്തിൽ പതഞ്ജലിയും ത്യാഗത്തിൽ ബുദ്ധനും സ്ഥൈര്യത്തിൽ നബിയും വിനയത്തിൽ യേശുക്രിസ്തുവും ജ്ഞാനത്തിൽ ശങ്കരനുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ ഭാവിയിൽ നമ്മുടെ ഉപാസന ദേവതകളിൽ ഏറ്റവും ഉയർന്ന ഒരാളായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തിയോസഫിക്കൽ സൊസൈറ്റി പറഞ്ഞു. ധ്രുവം കൃതം സ്യാദ്ഭവതീയ ദുഃഖം ഗുരു പ്രസാദാചരേണ ഭദ്ര നാനസ്യ സാഗര്യമപേക്ഷതേത്ര സർവേ സഹായസ്തുതാ ഭവേയു. അല്ലയോ സംപൂജ്യരായ സുഹൃത്തുക്കളെ, ദുഃഖം ഗുരുപ്രസാദ, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഗുരുവിന്റെ പ്രസാദം കൊണ്ട്, അതായത് ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് അതിവേഗം തീർച്ചയായും പരിഹരിക്കപ്പെടും, പെട്ടത് തന്നെ പരിഹരിക്കപ്പെടുന്ന ഒന്നാണ്. ഈ കാര്യത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല, എന്നെ പോലുള്ള ഒരാളിന്റെ സഹായം വേണ്ട. ഇത് മഹാദിവ്യനായ ദൈവത്തിന് തുല്യനായ ഗുരുദേവൻ ഉണ്ടിരിക്കുമ്പോൾ ഗുരുദേവൻ തന്നെ ഇത് മാറ്റിക്കൊള്ളും. ഈ കാര്യത്തിൽ ലോകജനത തന്നെ സഹായം ചെയ്യാതിരിക്കില്ല. ഇതിനുവേണ്ടി ലോകജനതയെ കൊണ്ട് ഞാനിത് പറയുന്നത് അവരുടെ സഹായം കിട്ടാണ്ടിരിക്കില്ല. ധർമാഭവത്യുഭ്യതയ സമേഷ അതോ ഗതേർഹേതുരധർമ്മേവ നിദാന നിർമാർജന ഏവ സദ്ഭീരുക്താരുജാം ഹി പ്രഥമാ ചികിത്സ. എല്ലാവർക്കും അഭ്യുദയമുണ്ടാക്കുന്ന ധർമ്മത്തെ മറന്നുകൊണ്ട് അധർമ്മ മാർഗത്തിലൂടെ ശരിക്കേവരും ഉണ്ടാക്കുന്ന അധോഗതിക്ക് കാരണമാണ് അവരുടെ അധർമ്മം. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്നത് അധർമ്മമാകുന്നു. സജ്ജനങ്ങളാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന രോഗാദികളായ ദുഃഖങ്ങൾ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചികിത്സ രോഗകാരണങ്ങളെ നിശേഷം ഇല്ലാതാക്കുകയാണ്. അപ്പൊ രോഗകാരണങ്ങളെ ഇല്ലാതാക്കാനുള്ള ചികിത്സ നമ്മളെല്ലാവരും ചെയ്തിരിക്കണം. അഹമന്ത്രയേകം ഭവത സമസ്താൻ ബോധീയതാമേ ഗമനാഭ്യനുജ്ഞ ഉദാരരമ്യാദരണീയ വൃത്ത സർവേ ഭവന്തു സുവിനോ ഭവന്തു സർവേ ഭവന്ത സുവിനോ ഭവന്തു. അല്ലയോ മാന്യജനങ്ങളെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും യാത്ര ചെയ്യിച്ചുകൊള്ളുന്നു. ആരാ പറയുന്നത്? രവീന്ദ്രനാഥ ടാഗോർ. അല്ലയ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളെ, നിങ്ങൾ എനിക്ക് മടങ്ങിപ്പോകാനുള്ള അനുമതി തരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഔദാര്യം നിറഞ്ഞവയും ആകർഷണങ്ങളും ആദരണീയങ്ങളുമായ ജനസേവനം തുടങ്ങിയ കൃത്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ശാശ്വതമായ ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗവാം രസോല്ലത ജുഷാം പ്രസാരേ പ്രസാദ്യ സർവാൻവാൻ വിരതം രവീന്ദ്രം കവീശ്വരം സത്യജനോഭ്യനന്ദ ഹസ്ത്രരവാനിദേഹി. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ സ്വാഗതം ചെയ്യാനായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കുണ്ട ജനങ്ങള് സഹൃദയഹൃദയാഹ്ലാദങ്ങളായിരിക്കുന്ന ഉപാധികളോടുകൂടിയ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് എല്ലാ സദസ്യരെയും സന്തുഷ്ടരാക്കിയിട്ട് കവീശ്വരൻ അവിടെ നിന്ന് വിരമിച്ചു. കയ്യടിയും തുടർന്നുള്ള ജയാശംസകളും കൊണ്ട് അദ്ദേഹം അവിടുന്ന് വിരമിച്ചു.
തോ ഗമ്യം അതിഥി വസതി സ്വാനകയുത കൃതാം പൂജാം ഹൃദ്യം വിധിവദനു ഭൂയാതിഥിമുദിത ഗുരുരാശീർവാദൈ പുനരവിസമന്വിത കുശലോ മടന്നിഷക്രാമപ്രതിതചരിത സത്കവീവര.
അതിനുശേഷം സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം മഹാകവി സർവകലാശാല സ്ഥാപകത്വം ശാന്തിനികേത നനികത്വം ഗായക ശിഖാമണിത്വം ചിത്രകാരത്വം മുതലായ ധർമ്മങ്ങളെ കൊണ്ട് ലോകപ്രസിദ്ധനായിരുന്ന മഹാകവി തന്റെ അനുയായികളോടുകൂടി ചെവേരി മഠത്തിലെ മനോഹരമായ അതിഥി മന്ദിരത്തിലെത്തിയിട്ട് യഥാവിധി നൽകപ്പെട്ട സൽക്കാരം അനുഭവിച്ചിട്ട് അത്യന്തം സന്തുഷ്ടനായി വീണ്ടും യാത്രാനുമതി നേടാനായി ഗുരുവിന്റെ സന്നിധി ചെല്ലുകയും ഗുരുദേവിന്റെ ആശീർവാദങ്ങൾ കൊണ്ട് സ്വക്ഷേമത്തിന് അഭിവൃദ്ധി വരുത്തുകയും ചെയ്തവനായിട്ട് ശിവഗിരി മഠത്തിൽ നിന്ന് മടങ്ങിപ്പോയി. ഇതി ഷോഡശ സർഗ സമാപ്ത. ഒരിക്കലൊരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാർ, ധനഞ്ജയനും ദേവദത്തനും. ഒരുപാട് ആളുകൾ ആശ്രമത്തിലേക്ക് വന്നു തുടങ്ങി. ഭക്തജന പ്രവാഹമാണ്. ഇങ്ങനെ ആളുകൾ ആശ്രമത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ ഒരു ചെറിയ സ്പർദ്ധയുണ്ടായി. എന്താ കാര്യം? അതല്ലെങ്കിൽ എവിടെയുണ്ടാകുന്നുണ്ടാണ്? ഇഷ്ടം പോലെ സ്വത്തായി ഗുരുവിന്, ഇഷ്ടം പോലെ ശിഷ്യന്മാരായി ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ദിവസം ദേവദത്തൻ ധനഞ്ജയനില്ലാത്ത സമയം നോക്കിയിട്ട് ഗുരുവിനോട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ച്, എന്താ കാര്യം? എങ്ങനെങ്കിലും ഈ ദേവദത്തനെ ഇവിടുന്ന് ഓടിക്കണം. ഓടിച്ചു കഴിഞ്ഞാൽ ഗുരുവും ഞാനും മാത്രമാവും. അവ പിന്നെ ഈ സ്വത്തിന്റെയൊക്കെ അവകാശം ആരായിത്തീരും? ഈ ഞാൻ മാത്രമായിത്തീരും. അവനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞെങ്കിൽ മാത്രമേ ഇവിടുന്ന് അവനെ ഓടിക്കാൻ പറ്റുകയുള്ളൂ. അതിനുള്ള വഴിയും സമയമൊക്കെ യഥാവണ്ണം കണ്ടെത്തി ധനഞ്ജയൻ. ദേവദത്തിന് ഒരു ദിവസം ഇല്ലാത്ത സമയം നോക്കിയിട്ട് ധനഞ്ജയൻ ഗുരുവിന്റെ അരികിൽ ചെന്നു, ഗുരു എന്താ ഇന്ന് വിശേഷിച്ച് നീ? അതെ, ആ ദേവദത്തൻ വളരെ മോശമായിട്ടാണ് അങ്ങയെക്കുറിച്ച് ഭക്തന്മാരോട് പറയുന്നത്. എല്ലാ ആശ്രമത്തിലും നടക്കുന്ന ചില കാര്യങ്ങളാണ്. എന്താ പറയുന്നതിനെ കുറിച്ചാണ്? അതൊന്നും എനിക്ക് അങ്ങയോട് പറയാനൊന്നും പറ്റില്ല. അതൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് അവൻ. ത്രികാലജ്ഞാനിയായിരുന്നു ഗുരു. നമുക്ക് പലപ്പോഴും ഗുരുക്കന്മാരുടെ അടുക്കെ ചെല്ലും, പക്ഷെ അവരെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അറിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് വിചാരിക്കുക, കൊള്ളാം. കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ നമുക്ക് തിരുത്തേണ്ടിയും വരുന്നു. ഈ ദുസ്ഥിതിക്കൊരു പരിഹാരമാണ് ഈ കഥ. ത്രികാലജ്ഞാനിയായ ഗുരു ഈ ദേവദത്തെ ധനഞ്ജയന്റെ വാക്ക് കേട്ടിട്ട് കാര്യങ്ങളെല്ലാം പിടികിട്ടി. ഇവന്റെ മനസ്സിൽ എന്തോ ഇരിപ്പുണ്ട്, ശരിയായിക്കൊള്ളട്ടെ, ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. ഇവന് സന്തോഷമായി, എങ്ങനെങ്കിലും അവനെ പുകച്ചി അടിക്കാനുള്ള വഴി കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഇവന്റെ സ്വപ്നലോകം എന്താ, നാമജപോ അല്ല, മന്ത്രജപോ അല്ല, ഒന്നുമല്ല, പിന്നെന്താ? ഓ, ഇത്രയും സ്വത്തുക്കൾ എങ്ങനെ ഞാനിത് പരിപാലിച്ചു കൊണ്ടുപോകും? പെട്ടെന്നൊരാൾക്ക് ലോട്ടറി അടിച്ചു 10 കോടി രൂപ, പിന്നെ അയാള് താഴെ നിലത്തും അല്ലാതായിത്തീരുന്ന പോലെയാ. കുറച്ചു കഴിഞ്ഞ് ദേവദത്തിനും ഇത് തന്നെ അവസരം കാത്തിരുന്നു. അവനും ഇതുപോലെ പറഞ്ഞു, ഈ ബ്രഹ്മചാരികളാകുമ്പം മുണ്ടനം ചെയ്ത് താടിയും മുടിയൊന്നും വയ്ക്കാൻ പാടില്ല. ഇപ്പം ഫുൾ ഷേവാണ് അവരെല്ലാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ ദേവദത്തിനും ധനഞ്ജയനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പരിചാരിക വഴി ഗുരു എന്ത് ചെയ്ത്, ഇവന്മാരെ രണ്ടിനെയും ഒന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് ഗുരു ഒരു ഇവര് കിടന്നുറങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് അല്പനേരം കിടന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഈ ഗുരു ചെന്നിട്ട് രണ്ടുപേരുടെ മുഖത്തൊരു മന്ത്രം ജപിച്ചു മയക്കി. എന്നിട്ട് മുഖത്തൊരു കരി കൊണ്ടിങ്ങനെ വരച്ച് രണ്ടുപേരുടെ മുഖത്ത്. മന്ത്രത്തിന്റെ ശക്തിയൊക്കെ തീർന്നപ്പം ഒരാൾ എഴുന്നേറ്റു, ആരാ? ദേവദത്തിന് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ധനഞ്ജയന്റെ മുഖത്തെ കരി കണ്ടു. ദേവദത്തൻ കിടന്ന് ചിരിക്കാൻ തുടങ്ങി, ഗംഭീരമായ ചിരി. ഇത് കണ്ടുകൊണ്ട് ധനഞ്ജയനും എഴുന്നേറ്റ്, ധനഞ്ജയൻ മറ്റവന്റെ മുഖത്തെ കരി കണ്ടു, അവനും ചിരി. രണ്ടുപേരും നല്ല ചിരിയായി. അവിടെ വന്നിരുന്ന ആളുകളെല്ലാം ഈ ചിരി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഗുരു രണ്ട് കണ്ണാടി കൊണ്ടുവന്ന് രണ്ടുപേരുടെ മുഖത്തിന് അഭിമുഖമായി പിടിച്ചു. ആക്സിഡന്റ് പറ്റുമ്പോ ഇല്ല, സഡൻ ബ്രേക്ക് ഇടുന്നതുപോലെ ചിരി രണ്ടുപേരുടെ നിന്നു. എന്താ കാര്യം? അവനവന്റെ മുഖത്തെ കരിയുണ്ടെന്ന് അപ്പോഴാ മനസ്സിലായത്. നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചില കരികൾ പറ്റാം, പക്ഷെ ആ കരികളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തി കാണിച്ചു തരുന്ന ആളാണ് ഗുരു എന്ന് പറയുന്ന സവിധം. നമ്മൾ ചെയ്യുന്ന കർമ്മദോഷത്തെ മുഴുവനായിട്ടും മാറ്റി നമ്മളെ ഒരു ഉത്തമ വ്യക്തിയാക്കി മാറ്റുന്നത് ഗുരുവാണ്. ആ മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഗുരുവിന്റെ അരികിൽ നിന്ന് എന്ത് വേണം, ഉപദേശങ്ങൾ സ്വീകരിക്കണം. ഒരു വ്യക്തിക്ക് ഒരു തവണയോ ഒരു മണിക്കൂറോ ഉപദേശം കേൾക്കുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശങ്ങൾ കേൾക്ക വഴിയാണ് മാറ്റത്തിന് വിധേയമാകുന്നത്. അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക, സപ്താഹം മുടങ്ങാണ്ട് നിർത്തേ വേണ്ട. സപ്താഹം ഇങ്ങനെ നടന്നുകൊണ്ട് പോകട്ടെ, നിങ്ങൾ ശ്രോതാക്കളായിട്ട് ഇരിക്കട്ടെ. ഇങ്ങനെ നടന്ന് നടന്ന് കേട്ട് കേട്ട് നമ്മൾ എന്തായാലും ഒരു ദിക്കിലെത്തും. ആ ദിക്ക് എവിടെയാണ്? ഒരിക്കലും ഇതുപോലെ ആകരുത്. ഒരു തവണ ഒരാള് വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടാൻ നേരത്ത് ഒരു പഞ്ഞിക്കൂട്ടിനെ കണ്ടു, അതേ കയറി പിടിച്ചു. ഇപ്പൊ കരയ്ക്ക് നിൽക്കുന്ന ആള് പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് നീങ്ങ, നീന്താൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടാ ഞാൻ അങ്ങോട്ട് നീന്താൻ തന്നെയായി ഈ പഞ്ഞിക്കൂട്ടിനെ കയറി പിടിച്ചത്, പക്ഷെ ഇതിപ്പോ എന്നെ വിടുന്നില്ല. എന്താ കാര്യം? ഇതൊരു കരടിയാണ്. മനസ്സിലായ? നമുക്ക് തിരിച്ചു നീന്തണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നീന്തുന്ന ദിശയിൽ നിന്ന് തിരിച്ചു നീന്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നമ്മുടെ ഉള്ളിൽ വരണം. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിക്കണമെന്നില്ല. അറിവുകൾ കൊണ്ട് വ്യക്തിത്വം വികസിച്ച് അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തണം. രണ്ടും വേണം, അറിവും വേണം, ക്ഷേത്ര ദർശനവും വേണം. ഇത് രണ്ടും കൂടെ സമ്മേളിക്കുമ്പോഴാണ് ഒരു വ്യക്തി പരിപൂർണമായ വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ ആ പരിപൂർണ വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാൻ ഇപ്പൊ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വാക്കുകൾ ഗുരുദേവനെ കുറിച്ച് ശ്രദ്ധിച്ച് ഭക്തിയോടുകൂടി നമ്മളത് കേട്ടിരിക്കണം. മനസ്സിലായല്ലോ? എന്താണ് ഗുരുദേവനെ കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോറിനുള്ള അഭിപ്രായം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു കേട്ടുകഴിഞ്ഞാൽ ഇനി അല്പനേരം നമുക്ക് മലയാളം വായിക്കാം.
അരുവീതൻ തീരത്തതിമോദത്തോട് ഗുരുവരും താനും തപസ്സനുഷ്ഠിച്ചു. വിരാജിക്കും കാലം പരമസാത്വികൻ വിരവിൽ ചൈതന്യം പരത്തി ലോകത്തിൽ മഹത്വമേറുന്ന ശിവാലയത്തിന്റെ ഭരണകാര്യങ്ങൾ നിവർത്തിപ്പാനായി മഹാഗുരുവദാ ചെറിയോരു സംഘം മഹനീയമായി തുടങ്ങിയപ്പോഴേ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞൊരു സർഗേ പറഞ്ഞതും ഇന്നമറിഞ്ഞിട്ടുണ്ടല്ലോ. അതിനു ബാക്കിതാനിവിടെ ചൊൽവതധികമോദേന പറഞ്ഞു തത്തയും. സഹസ്രാബ്ദങ്ങൾ പിൻപെഴുപത്തിനാലാണ്ടതായുള്ള ധനുപതി എന്നാലിലും ഇരുപത്തിനാലു തികഞ്ഞ ഭക്തന്മാർ ഒരുമയിലൊരു ചെറുസഭ സ്ഥാപിച്ചതുതാൻ പിന്നെയാ ഗുരുദേവൻ താനും നാരായണധർമ്മം പാലിച്ചിടുവാനായി ഒരു യോഗമാക്കി പരിയിൽ സ്ഥാപിച്ചു. മഹത്വമുണ്ടാകും ജനങ്ങളൊക്കെയും മഹീതലത്തിങ്കൽ ഒരു മയിലെത്തിയാൻ മഹാവിശേഷമായി NSNDP എന്ന മഹാസംഘത്തിന്റെ മഹോദയമിതാ മഹത്വമൊന്നുമേ വഹിച്ചിടാതങ്ങ് സമയം നാലഞ്ചാണ്ടതാ കടന്നുപോയി. സഹനശക്തിയും മനക്കരുത്തതും സരസമായുള്ള മഹാശയൻ കൽപ്പു സമുദായ പരമഹായജ്ഞങ്ങളും തുടങ്ങിയതു നടുനായകത്വത്തിൽ അവശതയേറെ അനുഭവിച്ചങ്ങ് അഹസ്കരൻ തന്റെ കിരണമേൽക്കാതെ കിടക്കുന്ന തജ്ഞർക്ക് സമുദായത്തിന്റെ കിടപ്പിൽ നിത്യവും വ്യഥ വളരുന്നു. മഹത്തുക്കൾ ചിലരൊരുമിച്ച നാളിൽ മഹിമച്ചേത്തേകി സമുദായ സ്മൃതി സുജന നന്ദിനീവർക്കായ അങ്ങനെ സുവർണ പത്രിക പരിലസിച്ചെന്ന ഒരു പ്രശോഭയും നിരന്തരമെന്ന ആളെ ചിരിച്ചരുളേറ്റം നശിച്ചതു മുറ്റും തെളിഞ്ഞു. ഉജ്ജ്വല കിരണജാലങ്ങൾ തെളിമയിലേറ്റം വെളിച്ചമേകുന്നു. പലതരമായാസമത്വം കൊണ്ട് പരിതപിച്ചതും അവർക്കങ്ങുള്ളവും വഴിയിൽ പോലും ഈ ഗമിക്കുക മെയ്യ. വെളുത്ത വസ്ത്രങ്ങൾ ധരിപ്പതുമേനാ തരുണികൾ മാറുമറച്ചുകൂടല്ലോ. തണലേകും വിദ്യ പഠിക്കുക വയ്യാ തനതു സർക്കാരിൽ എളിയ ജോലിയും തരത്തിലാക്കുവാനധമന്നു വയ്യാ. വഴിയിൽ തമ്പ്രാക്കൾ കടന്നു വന്നിരുന്നാൽ വഴിയിൽ നോടിപ്പോയൊഴിഞ്ഞു നിൽക്കണം. വളരെ ദൂരത്തിൽ തലകുനിച്ചങ്ങ് വളഞ്ഞു നട്ടെല്ലു കുനിഞ്ഞു നിൽക്കയാൽ അപൌരുഷമായ വലിയ ഭാരമേറ്റതാ കുനിഞ്ഞ് പോയവരുടെ കുഞ്ചി വലിപ്പമുള്ളതാം. ഉടുതുണിതാനും വലിച്ചു നീട്ടിയങ്ങ് ഉടുക്കുവാൻ വയ്യാറച്ചറച്ചല്ലീളക്കീഴവർ തുടങ്ങിയുള്ളവർ പദങ്ങൾ വയ്ക്കാവോ വരിക സോദരാ. തവ പരിഭവം കളറ നിന്നുടെ നില ഇതു പോരാ. വരണം നന്മകൾ നിനക്കിന് നിത്യം ശരണം സദ്ഗുരു ചരണമാണല്ലോ. ഇത് തരമുള്ള ഉപദേശമല്ലോ ഇതരർക്കായിങ്ങു നൽകി പൽപുതാൻ. അവശതയേറി പരിയകർത്തത്തിൽ അശരണരങ്ങുപതിക്കുന്ന നാളിൽ മഹത്വമുള്ളവർ പല മഹാന്മാരും മഹിയിൽ ചേർത്തിത സമുദായ ബോധം സുജനാനന്ദിനി ചെറിയതാം പത്രസഹജർക്കായിട്ടു തുടർന്നു പൽപ്പുവും. ഒരു കടാക്ഷവും പെരിയതായുള്ള ഉപദേശങ്ങളും അവർക്ക് മാർഗമായി ഗുരുവര്യൻ നവ്യപ്രഭവിതറവേ. ഗുണവുമുണ്ടായി ജനത്തിനൊക്കെയും അനന്ത ചൈതന്യം പരന്ന സർവർക്കും അനുദിനം മനസ്സുണർന്ന മോദമായി ഗുരുവരന്ദേവനന്ദ ശോഭയാൽ ഗുണം വരുമാറങ്ങ് അനുദിനം മേന്മേൽ തഴുകി യോഗത്തെ പരിലസിപ്പിച്ചു. ജയിക്കണം യോഗം പുലർത്തണം ധർമ്മം ഗുരുദേവൻ തന്റെ മഹത്വം ഉജ്ജ്വലം വിശദമാ ഏറ്റം പവിത്രമാക്കിയത്, ജനനന്മലാക്കിൽ പരിരക്ഷ ചെയ്ത് ജയിക്കണം യോഗം ഇവിടെയും മേൽ മതപരമായുള്ള അറിവുകൾ നന്നായി മനകാരിൽ ജനമറിഞ്ഞു വാഴണം. മതപരമായ വിപത്തുകൾ തീരാൻ മതിയിലെന്നും ഈ മതബോധം വേണം. പരന്റെ ധർമ്മവും സ്വയധർമ്മമതും പരമാണെന്നതിനില്ല വാദവും. ഗുരു ഉപദേശമാം പഠനതത്വങ്ങൾ ഗുരുഭക്തർക്കായിട്ടറിയിച്ചു ഗുരു പരമനിന്ദ്യമാം. നിഷിദ്ധകർമ്മങ്ങൾ പരിയിൽ മാറ്റണം സ്വജനങ്ങളെന്നും പരിശുദ്ധ ബോധമുണരുമാറുള്ള ഗുരു ഉപദേശമാം പ്രഭാവ വൈഭവാൽ. തെളിഞ്ഞിതോ ലോകമിതിനകം തന്നെ അജവും പിന്നയ വിദ്വിജ സമൂഹവും അറുത്തു രക്തവും ഒഴുക്കുന്ന രീതി അറുതിയാക്കണം അമരത്വം നേടാൻ. അതീവ സങ്കല്പമനുഷ്ഠിച്ചാൽ മതി അഹിംസയും ഏറ്റം തെളിയും ധർമ്മവും അഹർനിശം ചെയ്യുവാൻ ഉറച്ചിതു ഗുരു. അതിനു തക്കതായുടൻ ഒരു അമിത വൈഭവൻ പ്രതിഷ്ഠിച്ചു ക്ഷേത്രം ശിവൻ ഗണപതി സരസ്വതി താനും ശിഖിവാഹനനും പ്രതിഷ്ഠയായി വന്നു സതതം സാത്വിക ഗുണം മിയലുവാൻ. മഹിതപൂജയും വിധിച്ചതു ഗുരു സകലരും മോദാലിവിടെയെത്തണം. സകലബോധവും ഇവർക്കു ചേരണം പരിസരം ശുദ്ധി വരുത്തി വയ്ക്കണം പരിശുദ്ധി ചേർക്കും ചെടിയും വയ്ക്കണം ശുചിയായുള്ളോരു മഹിത ജീവിതം ശുഭമാകിടണം. അഖില ക്ഷേത്രവും സുഗന്ധ പുഷ്പങ്ങൾ വിലസീടുന്നതാം. സുഗന്ധവാഹിയായി വരണം ക്ഷേത്രവും വിഷബാധയേൽക്കാതിരിക്കുവാനായി വിശുദ്ധവായുവും വിശുദ്ധവായുമരണം ക്ഷേത്രയെ സുഗന്ധധൂപാദി ഗഗനശുദ്ധിയെ സുദൃഢമാക്കുന്ന തരത്തിലായി വേണം പരമശുദ്ധിയെ വരുത്തി ബിംബങ്ങൾ പരിപാവനമായി ശുചിയായി വയ്ക്കണം. വരുന്ന സജ്ജനമിവകൾ കണ്ടിട്ട് വരുത്തണം ശുദ്ധി ഗൃഹത്തിനു പോലും മകമ്പുറമുള്ള ശുചി രക്ഷിച്ചിടുവാൻ. ആ അകക്കാമ്പുതന്നിൽ അമിത ഭക്തിയും അതുപോലെ ബാഹ്യശുചിയും വന്നിട്ടങ്ങതിബോധത്തോടും ജനാവലിതാനും പ്രഥമമായുള്ള പഠിപ്പിന്നായിട്ടനുദിനം ക്ഷേത്രം ഗുരു സ്ഥാപിച്ചതും പരമപാവന ഗുണമേലുവാൻ പരപ്രധാനമാം പഠനം താനല്ലോ. പരിശുദ്ധമതാം ദേവാലയമത് പരമമായിട്ട് പഠിപ്പിപ്പൂ ക്ഷേത്രം അധികമായുള്ളോരസത്വ അസമത്വതും അസമത്വമതും അധികം വാഴ്വതും ക്ഷണത്തിൽ അമ്പലേയത് കളഞ്ഞേറ്റം ഹൃദന്തരം തന്നില്ലമലമായുള്ള പുഴുത പുഴതാൻ സ്നേഹത്താൽ ഒഴുക്കി സത്വമാം ഗുണം വരുത്തുവാൻ ഉറച്ചല്ലോ ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തതും. പലതരമായ ദുരാചാരങ്ങളെ പരിചിൽ മാറ്റിച്ച ഗുരുചരിക്കവേ ഒരു ദിനം തന്നിൽ ഗുരുവരൻ ചെന്ന് പെരിയാലും മൂടതായ ഗേഹത്തിൽ പെരുത്ത പൂജയാണ് അവിടെ എന്നെന്നറിഞ്ഞ് ദേവനും ഗമിച്ചതു തന്നെ അവിടെ അന്നൂരു പെരുത്ത കാവ് പാട്ടത് എങ്കേമമായി നടക്കുകയാണ്. പിണിയാളുകളായി വ്രതമനുഷ്ഠിച്ച് അണിഞ്ഞൊരുങ്ങി അങ്ങനവധി സ്ത്രീകൾ അവധിയറ്റതായി കുലകളായുള്ള അടയ്ക്കതൻപുവിൻ കുലകൾ കാണുന്നു. കരിക്കും അപ്പടി പെരുത്തുകൂട്ടുന്നൊരു വലിയതാം ഉരുളിയിലായി നിറച്ചു മഞ്ഞളും കലക്കിയ വെള്ളം ഉരുളികൾ തോറും പലയിടത്തായിട്ടു വരിയിൽ പാലുമങ്ങ് ഒരുക്കി വയ്ക്കുന്നൊരു തരം വീണമുരളുന്ന ധ്വനി ഒരിടത്തങ്ങനെ പുറപ്പെടിയിക്കും. പുതുതാ പുതുമയായി പുള്ളോർ പുറപ്പെടിയിക്കുന്ന പുതുധ്വനി വീണ പരിചിൽ പാടുന്നു കുടംകൊട്ടി തന്നെ പരിയിൽ പുള്ളോത്തിരരുടെ കണികൾ മേന്മേൽ ഗുണമടിക്കുന്നു. പിണിയാളുകളായിട്ടു നടിച്ച മംഗമാർ പിണഞ്ഞു തള്ളും. പൂങ്കുല വിറയ്ക്കുന്നു, വളർന്ന മോലേനയുറയ്ക്കുന്നു. വാദ്യം വളരെ തന്ത്രത്താൽ തിമിർത്ത പുള്ളുവർ പിണിയാളുകൾ തുള്ളി തകൃതി ചാടുന്നു. അതുവരെ കയ്യിലിരുന്ന പൂക്കുല അതിവേഗത്തിലായി കളയുന്നു. ചിലർ അതിന് വേറെ രംഗെടുത്തു നൽകിയിടും, അതും വാങ്ങി വേഗം കളയുകയുമായി. തരണമിന്നി എന്നുരച്ചിയിടും. മട്ടിൽ പലതരത്തിലായി മുരളുന്നു സ്ത്രീകൾ. അധികമായി തുള്ളിയവശരാകുമ്പോൾ അത് മാറ്റിയിടാനായി കരുക്കു നൽകുന്നു. അതിനു അപ്പുറമൊരു തരുണികൾ അതു അതുലമായ അംഗ്യം കരിക്കിന്നു കാട്ടും. പരിജനമായി ുള്ളവരും അപ്പോഴേ പരിചോടു പരിക്കഴിക്കധികം നൽകിയിടും. അവ സ്വൽപ്പം കുടിച്ചതിന് ബാക്കിയാത്തരത്തിൽ ദേഹത്തിലൊഴിക്കുകയാണവർ. അതിനനന്തരം മഞ്ഞൾ കലക്കിയ വെള്ളം അമിതമോദേനയൊഴിക്കുന്നു. അതികുതൂഹലത്തിലായവർ മുടിയും മുണ്ടുമാമുലക്കച്ചതാനും. ഉടനെ മഞ്ഞയാം നിറമായി മാറുന്നു. അതിന്മേലെ അങ്ങനാ കടക്കുന്നവർ അരിയകാവിന്റെ യുവരിഭാഗത്തായി മരത്തിലും വള്ളിപ്പടപ്പിലും പിന്നെ ഇരുന്നു വിഷമം നടത്തിയിടുന്നതായതോടുകൂടി അങ്ങ് വരിറങ്ങായായി മരത്തിൽ നിന്നിട്ടു കുളിക്കുകയായി. അതിനു ശേഷമായി പെരുത്ത മോദേന വസനം നവ്യമായി അണിയുന്നയവർ ഉയർകണ്ട ഗുരുവരുളിനാനിധം മതിമോദം സ്മിതവദനായിട്ട് തുടർന്നു. ഈ വിധം കൃതി നടത്തുന തുടരണ്ടായത് ഉടനെ നിർത്തണം. പിണിയാൾക്ക് തുള്ളിക്കളയുവാനോകമുങ്ങിൻ പൂക്കുല വൃഥാ കളയേണ്ട. അതിനായി വല്ലതുമൊരുക്കിയാൽ മതി. അതിനാൽ ഇലഞ്ഞിതൻ ചെറുതു പോകുല്ലായനി തന്റെ കമ്പുകളായതാലുമേ അവയേതെങ്കിലും മുടിച്ച നൽകണം. അവർക്ക് തുള്ളുവാനിത് താനും മതി. ഉലച്ചു തള്ളുമ്പോഴിങ്ങലകളങ്ങനെ ഉലഞ്ഞുപോകില്ല. ഒരു ദോഷ ഇല്ലാധിക നേരത്തേക്കൊരു പോലെ തുള്ളും. അതിനാൽ ഉഷ്ണവും തികവിൽ വന്നിടും. അത് മാറ്റാനായി ഇളനീർത്തുകേണ്ട. അതിനൊരാമച്ചം മരിഞ്ഞിട്ട് ജലം തിളപ്പിച്ചങ്ങനെ തണുപ്പിച്ചു കൊടുക. ചെറുതരം പാത്രം മതിലങ്ങാക്കിയിട്ട് കൊടുത്താലാപവും ഒരു നഷ്ടമില്ല. കൊടുക്കാലായത് മണ്ണിന്റെ പാത്രത്തിൽ എടുത്തെറിയുമ്പോഴുടഞ്ഞു പോകുമേ. ചെറിയ കാടും മുള്ളും പടർപ്പുമെന്നെമ്മോ എന്നുമേ ശരിക്കു മാറ്റിയിട്ട് വിരിക്കമണ്ണതും നിറമുള്ള മണ്ണാണതിന് ഉത്തമം. നിറഞ്ഞ തൃപ്തിയാലവിടെ ആളുകൾ നിറഞ്ഞ കാവിലങ്ങിരുന്നീടുമല്ലോ. മണമേറും പൂക്കൾ ദിനം വിരിയുന്ന മഹത്വമാം ചെടി നടുന്നുവെന്നാകിൽ മനോഹരവും ഗാവനവുമാം കാവും. പ്രഭുക്കളായി വന്ന ഗൃഹസ്ഥനോടിത്തം മരുളി ദേവനും നിർത്തുകയത്. ഇരുപതിൽ പരം ദിനമൊരുപോലെ ഒരേ വിധത്തിലെ വ്യയവും നിർത്തുക. ഒരു തരത്തിലും അറിവില്ലാത്ത നാൾ തുടർന്നു വന്നതാം മനാചാരമിത്. നിരക്തകമെന്നു ധരിച്ചുകൊള്ളുക. ഗുരുദേവൻ തന്റെ തിരുവചനത്താൽ ഗുണം വന്നു നിർത്തി. നിരക്തകർമ്മവും പെരുത്ത മൺപെണ്ണുകെട്ടിൽ പുലകുളി പോലെ ഇതാകാവുപാട്ടവസാനിച്ചത് ഇതുവണ്ണം. നിരർത്ഥകരമായ നിഷിദ്ധകർമ്മങ്ങൾ കൃപാകരൻ മോദേന താൻ നിർത്തിച്ചെന്നുള്ള കഥാപ്രസിദ്ധവുമായി ദേവിതമായി ഗുരുചരിതങ്ങൾ പറഞ്ഞു വൈങ്കിളി തെളിഞ്ഞുമേവിനാൽ. പ്രഥമം ദേവതാപ്രസാദമാണെന്നു വരിയിൽ കാണുവാനരുളുന്നതായ യഥോചിതം ക്ഷേത്രപ്രതിഷ്ഠ സദ്ഗുരു അധ നടത്തിനാൻ ഗുണം ജനത്തിനായി അധമ ജീവിതം ജനങ്ങൾ തള്ളണം. അതിനായി നാം ഇനി പ്രയത്നിക്ക വേണം. സകല കർമ്മവും മതബന്ധത്തിനാൽ വികലമാക്കാതെ ഇരിക്കയും വേണം. മതത്തിൻ ബന്ധത്തിൽ ഉറച്ചതായുള്ള മഹത്വം എത്രയോ പ്രസിദ്ധമാണല്ലോ. ശുചിത്വബോധവും അടുക്കുചിട്ടയും ശുചിയായുള്ളതാം. വസനം ഗേഹവും ശുഭാശയൻ ദേവനരുളുന്നു. മേന്മേൽ ശുഭം ജനങ്ങൾക്ക് വരുവതിനായി നിരന്തരം തന്നെ പറഞ്ഞതെങ്കിലും നിരക്കിലാജനമറിവില്ലായകയല്ലതിനാൽ ആചാരവശേഷവും ഗുരു മതചടങ്ങാക്കി പ്രസിദ്ധമാണല്ലോ. പ്രഭാതത്തിൽ കൂടി ജപം തപമതും ഇതുവിധം ഹിന്ദുജനത്തിനു വിധി ഉപാസന പിന്നെ ഉപവാസമതും പെരിയ മോക്ഷത്തിന് ഇത് തന്നെ മതീ മതപരമായാൽ മൃതങ്ങളൊട്ടഹോ അതു നിമിത്തമായി നടക്കുന്നതാണ്. ഇതുകളൊക്കെയും ശുചിയാഭ്യാന്തരം ജനത്തിനു വരും. അതിനില്ല വാദം. അതിനുള്ള തത്വമറിയുന്ന ജനം മതീവ ദുഷ്കരവ്രതവും നോറ്റിയിടും. ഇളവയിലുന്ന മഹിതമാലയം മണിവത് ആരോഗ്യ ഗുണകരമാക്കും. അവധിയില്ലാത്ത ഗുണം വരുത്തിയിടും. അവതരിക്കാതെ വിമുഖരുക്കയും മനഃശുദ്ധിയും മനോഗുണമെല്ലാം ഈ മതിവരോളം വരുന്നതാവസ്തു. അണിവതൊക്കെയും മതപരമായ ഒരു കർമ്മമായി നടത്തുന്നു ജനം. അരുതു അതുതാൻ തന്നെയും പ്രസാദമായി നമ്മൾ അരിയ ക്ഷേത്രത്തിനുടൻ വാങ്ങുന്നതും അതിനെയും നമ്മൾ മതപരമാക്കി. അതിനാലേ ജനം മഹത്വമോർപ്പതും ഇതുവിധം തന്നെ അനുഷ്ഠാനക്രമം. ഇതിലും തത്വങ്ങൾ വളരെയുണ്ടല്ലോ. പരമസത്യമാം പരാശക്തിദാനും ഒരു ലക്ഷ്യം തന്നെയൊരുവാനാദ്യമായി അറിയുവാനുള്ള പ്രഥമമാം പടിയതു ക്ഷേത്രമെന്നറിയണം. ജനം നിരന്തരം ശാന്തി പകർന്നു നൽകുന്ന നിദാന്തസുന്ദരം തനിയെ നിൽക്കുന്ന പ്രശാന്തരമ്യമാം പരിസരം താനും മനസ്സിനു മതീ കുളിർമ നൽകിയിട്ടു മനസ്സമാധാനമരുളും. ക്ഷേത്രങ്ങൾ പരമമായുള്ള നിദാന്തശാന്തിയെ പല ചടങ്ങിനാൽ അവിടെ കണ്ടിട്ടാം. മധുരമായുള്ള സ്തുതിഗാനങ്ങളാൽ സുധര സമം സുധരസമം പരം സ്വദിച്ചിടാം. പരമഭക്തിയാൽ പ്രവഹിക്കും ധനീതിരുനാമജപമതുമായി കേൾക്കയാം. ഉലകരക്ഷിതാവായുള്ളവനുടെ പരമവൈഭവം പല പർവതും പരമ്പരയായി ദിവസവും കേൾക്കാം. മഹത്വമേറുന്ന പ്രസന്ന ബിംബങ്ങൾ മഹത്തരം പ്രഭ ചൊരീവതു കാണാം. ഇവകളാൽ ഏറ്റം മനം കുളിർക്കയാലേവരിലും ഭക്തി തുളുമ്പും എപ്പോഴും അവശതജനമനുഭവിക്കുന്ന അവശർക്ക ഗുണം വരുത്തുവാനായി ഗുരുവരന്താനും പല ദേവാലയങ്ങളും സ്ഥാപിച്ചു. പ്രതിഷ്ഠയും ചെയ്തിരുന്നു അതുമൂലം മതമഹാതരുവിന്റെ അണിയത്തു നിൽക്കും ജനതതിക്കുതാൻ. പരിഷ്കാര സൂര്യകിരണം വർദ്ധിച്ച് പരമസത്യത്തെ തിരിഞ്ഞുകാട്ടിടാൻ മതപരമാക്കിയത് പറകയാൽ അതോ ലോകം താനും സശ്രദ്ധം ചെയ്യുന്നു. ഗുരുവാക്കും ദേവാനീവിധം ചിന്തയാൽ ഗുരുത്വം ദേവാലയങ്ങളും തീർത്തു അഹിംസതൻ വിത്തു വിതച്ചു. മാമുനി മഹാമതി അതിൽ ഉറച്ച് താൻ നിന്നു ശിവാലയം മുന്നി വലതായി ചെയ്ത് ശിവം വരുത്തുന്ന നടപടിയാക്കി കുരുതീ നിർത്തുവാൻ പറഞ്ഞാൽ കേൾക്കാത്തവർക്കായി ഗുരുതാചമച്ചതും ജനത്തിനൊക്കെയും നിർമ്മലതരമായ ആരാധന നടത്തുവതിന് താനും അമേയ വൈഭവൻ ഗുരുദേവൻ താനും സമത്വസുന്ദര സ്വഭാവരായി തീരാൻ തമോ ഗുണചിന്ത നശിക്കുവാനായി തപസ്സീതാനുമേ പ്രതിഷ്ഠ ചെയ്തിത് അവർണ്ണൻ അമ്പലമടുത്തു കാണുവാൻ അവകാശമില്ല. തിരിക്കും അക്കാലം അവർക്ക് പൂജാതി സ്വയമനുഷ്ഠിപ്പാനേ അനേകം അമ്പലം പ്രതിഷ്ഠിച്ചു ഗുരു ദുഷിച്ചു മാറിയ രാവണാചാരങ്ങൾ വശത്തിനായുള്ള ജനതതികളെ വിശുദ്ധഭക്തരായി സ്വയമനുഷ്ഠിപ്പാൻ മഹത്വമാം ക്ഷേത്രത്തെ ഗുരുതീർത്ത് അഹന്തയും ജാതി നശിച്ച ചിന്തയും മഹോജനത്തിനെ തരംതിരിക്കുന്ന മഹാമാമൂല വഹിക്കും സവർണക്ഷേത്രമേ നിനക്കിനിയും അർച്ചയാ കണ്ടീടാ മഹാഗുരുതീർത്ഥമതിമോ മനോഹരമാം മതതാരം പേരും മഹത്തരമായ മഹത്വസുന്ദര സമത്വദർശനം മനോവിളക്കായ മഹിതക്ഷേത്രമങ്ങമരുന്നു മഞ്ഞിൽ മുദിതഹൃത്തിലായി ഒരു ജാതി തന്നെ ജനതതിയെന്ന ഒരു മൈലോദം മഹാസ്തൂപം ക്ഷേത്രം പരമഭക്തിയാൽ നമസ്കരിക്കേണം പരമപൂരുഷാപ്രവർത്തനത്തിനെ കനകപൂരിതമുയർന്ന ഗോപുരം മണികണങ്ങളാൽ അലങ്കരിച്ചതാം മനവധിതനം കുമിഞ്ഞുകൂടുന്ന മഹാഭണ്ഡാരങ്ങളിരുട്ടറകളിൽ മനുഷ്യനു കാണാൻ അനുവദിക്കാത്ത കുബേരതുല്യരായ മരുന്ന ദേവകുടുംബത്തെ കാണാൻ എളിയവനാമോ? നിറഞ്ഞു തിങ്ങുന്ന ധനം മുഴുവൻ താൻ ജനക്ഷേമത്തിനായി പുറത്തെടുക്കുമോ? അവശതയേറ്റം അനുഭവിച്ചുള്ള അവശരാം ജനം സദാ പ്രാർത്ഥിക്കുന്നു. ഗുരുവരനുടെ നിദർശനം കണ്ടങ്ങൊരു ദിനം എല്ലാം തുറക്കും നിശ്ചയം. ഒരു ജാതി തന്നെ ജനങ്ങളെല്ലാരും ഒരു മൈലതു തെളിച്ചു കാട്ടുന്നു. മറയോനേണില്ല മറയോനെന്നില്ല പുലയനുമില്ല കുബേരനുമില്ല കുചേലനും. തദാവരണം എല്ലാരും ഒരു മൈലിതാവരണമാം ദർശനം ഗുരുമതമിതിന് സകലമാനവർക്കൊരുപോലെ എന്നും സകല ക്ഷേത്രത്തിൽ പ്രവേശനം വേണം അതു സകലതും പരിചിൽ സാധിക്കാൻ നമലനാം ഗുരു പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പരമവിദ്യയാൽ വിദ്യാലയങ്ങൾ അഖിലർക്കും വരാൻ പരമഹംസൻ പ്രതിഷ്ഠിച്ച ശാരദേ കലകൾ തന്നെ അരിയ ദേവത കലാവിലാസിനീ പരിയിൽ ശാരദ ജഗജ്ജനനിയെ പ്രതിഷ്ഠ ചെയ്തെന്ന് ജനപ്രിയൻ കയ്യിൽ മഹത്വഗ്രന്ഥവും കിളിയും കുമ്പത്തിൽ അമൃതത്വമായി അഭയഹസ്തയാണവൾ വരദാന്യവയെല്ലാം പിന്നെ മൃദുസ്വേരാശയാം ജയവരതയായി വിരസുമമ്മതാൻ മഹത്വമാർക്കുമേ ഗണിക്കുകയ്യ സകല വിജ്ഞാനം ജനത്തിനെ ഗുണ സകലതും തന്നിലടക്കി നിർത്തുന്നു. സകല തത്വവും ഒരു ഗ്രന്ഥമാക്കി സരസ്വതിയായി വിലസുന്നു ദേവി അമൃതകുംഭവും ധരിച്ചിരിപ്പത് അമരത്വം തരും മരുളുവാനാണു അനാമയം നിത്യം അനുഭവിക്കുവാൻ അഭയഹസ്തയായിരിക്കുകയാം വരിഷ്ഠജ്ഞാനത്തെ വരിച്ചുകൊള്ളുവാൻ വരതയായിട്ടങ്ങ് ഇരിക്കായാം ദേവി അനന്തം അത്യന്ത സുഖം അനുഭവിച്ച അമരവെള്ളത്താമരയിൽ വാഴുന്നു കുജയുഗ്മം താനും രസം നിറച്ചതാം കലാകുംഭമെന്നു ധരിക്കും സജ്ജനം ജനത്തിനകമേ കലാവിലാസമായി ജനനിയെ കലാവതിയാക്കി ഗുരു അതതു സമയസ്ഥലത്താവശ്യം കണ്ടിട്ടും താൻ അതാതു കാലത്തിനനുയോജ്യമായ സമുചിതമായ പ്രതിഷ്ഠ ചെയ്തിത് സമചിത്തതയെ ജനത്തിനേകുവാൻ സമതാബോധത്തെ വളർത്തുവാനായും സുമനസ്സദാ ഗുരുദേവനേവം പ്രവർത്തനത്താലെ ജനത്തെ രക്ഷിച്ചിത് ഗുണമിയലെന്ന നലമാം നിഷ്ഠയേ മതിയാകുമെന്നു പഠിച്ച നാൾ ജനം ഗുണമഹിമയെ പരമാരാധിപ്പാൻ ഗുരുവരൻ താനും പഠിപ്പിച്ചെന്നു താൻ പരമ്പൊരുളിനെ ശരിക്കാരാധിപ്പാൻ അറിയായികമൂലമതിന്നു ദേവത്വം കൊടുത്ത് താനേറ്റം സത്വഗുണമാനെ സഗുണമെന്നാക്കി പഠിപ്പിച്ച് ഗുരുഗുണമഹിമയെ അറിയാതെ തന്നെ ഗണിച്ച് മാനവരെ ദൈവമായി അതുകാകണക്കിന്നു ധർമ്മസ്വരൂപത്തെ ജനങ്ങൾ ശക്തമായി ശരിക്കാരാധിച്ചു ദയന്ന ദിവ്യഗുണത്തെ ഏവരും ദയാസിന്ധുവായി ഉപാസിച്ച് മുറ്റും അതുപോലെ പ്രേമം ശരിക്ക് ആരാധിപ്പാനരുതാത്തതിനാ നാമൂത്തിത്വം നൽകി വിവരമായി തന്നെ നൽകിയതിനു നാമരുളി പ്രേമസ്വരൂപകനെന്നു താൻ സരസമായി ദിവ്യഗുണങ്ങളെയെല്ലാം
സരസഭക്തരായി വാദിച്ചു വന്നു. ജനാവലിയേവം മഹത്വമൂർത്തിയെ ജയാനുമോദേന ഭജിപ്പതിൻ മെച്ചം. അവയ്ക്കാധാരപ്രധാന തത്വങ്ങൾ അവശ്യം ആരാധനയ്ക്ക് കാട്ടി ഗുരു. അതുപോലെ ദേവൻ ഒരിടത്തങ്ങതാതുല്യ പ്രഭാ പ്രാഭവാൽ പ്രഭയുന്നു വച്ചാതിലങ്ങ സത്യം ദയാ ധർമ്മസ്നേഹം ഇവ തന്നെ തങ്കലിപികളാൽ ചേർത്തിത്. മനുജന്നുസാരം ഇവകളെന്നുള്ള മതസാരമെന്ന പരമാർത്ഥം കാട്ടി ഒരു മതം സ്നേഹമധികം വാട്ടിയിടും ഒരു മതം ദയക്കിരിപ്പടമാം ഓരോ മതങ്ങളും ജനനന്മയ്ക്കായി ഓരോ മഹാന്മാരും നിനച്ചവയാണ്. മതമെല്ലാ മതതുകാലത്തിലായി മഹത്വമോടങ്ങുദിച്ചതുമാകാം ബലരാമാചാര്യരും അരുളിയ സത്യമൊരുമിച്ച ഹിന്ദുമതമെന്നു ചൊല്ലാം. മതുകണക്കിന് പല മതം പാർത്താൽ പല മഹത്തുകൾ ചിന്തിച്ചുറപ്പിച്ച പരമ്പൊരുളിന്റെ മഹത്വവുമാകാം അറിഞ്ഞ തത്വങ്ങളേവരുടേതെന്ന് അറിഞ്ഞുകൂടെങ്കിലവാ പൗരുഷേയം സദായതില്ലെല്ലാം ഒരുപോലെ ധർമ്മം സമത്വമുള്ളത് സുതാര്യമായി കാണാം. പലതായും ഭാഷാപരമായുമുള്ള പല നല്ല തത്വം ഒരുപോലെ തന്നെ ഇതു ജനത്തിനെ അറിയിക്കാനാണ് പ്രഭാ ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്തതും. അതിനും പിന്നീടാണൊരു കണ്ണാടിയും മതിമോദേനതാൻ പ്രതിഷ്ഠ ചെയ്തതും. അവൻ താജാനും വരനുമെന്നുള്ള അറിവ് നൽകുന്നതൊരു വസ്തുത തന്നെ അവൻ ഇവനിൽ താനഖില നായകൻ അഹഹാ സർവദാ വസിച്ചിരുന്നതും തനിക്ക് വന്നുള്ള കുറവുകൾ നിത്യം തനിച്ചു മാറ്റുവാൻ തരമാണീവക. സകല തത്വവും ഗ്രഹിച്ചുവെന്നാൽ മഹസഹമഹത്വവും ജ്വലിക്കുമുള്ളത്തിൽ അതിനായിട്ടു താൻ നിയതം യത്നിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുറച്ചതാം തത്വം തുറന്നു കാട്ടുന്നു. ഗുരു കണ്ണാടിയല്ല വരവർത്താനെ മനസ്ഥിതിക്കൊത്ത് അഹർനിശം ആരാധന നടത്തിയിടാം. പ്രഥമമായുള്ള പഠിത്തം വേണ്ടോർക്ക് പ്രഥമമാർഗം നടത്തണം. ഒടുവിലാണിതു പഠിപ്പിച്ചു ഗുരു ഒരുത്തരും പഠിക്രമാൽ കടക്കണം. അതേ നിലയിലാണ് ഈ ഓർക്കതും അവരാദ്യത്തെ പടി മുതൽ വീണും മുറതെറ്റിയിടാതെ പടികളോരോന്നും മുറക്കി കയറിയിട്ട് മുകളിലെത്താവോ. ശിശുക്കളായി തന്നെ ജനിച്ച നമ്മളും ശിശുക്കളായി തന്നെ മരിച്ചാൽ പോരുമോ? ക്രമമായി ഉയർന്ന അവസാനത്തിങ്കൾ ക്രമേണ സായുജ്യപദത്തിലെത്തണം. വെറും ബിംബം പ്രതിമ ഇങ്ങനെയത് കഴിഞ്ഞങ്ങു പ്രണവവും പിന്നീടെരിയും ദീപം പ്രതിഷ്ഠയായി ഗുരുവലതാം. ഒരു പലതരം നമുക്കു കാട്ടിനാനറിഞ്ഞു വാസിക്കാൻ അതാതിനെ തന്നെ വൈക്കും ആരാധിച്ചാഹർനിശം സ്വത്തി വരുത്തിയിടാമല്ലോ. മഹത്വമുള്ളതാം തിരുനാമജപം മുതൽ പരമദായുജപദം വരെ ഗുരുദേവൻ ചെയ്ത ഉപാസനാക്രമം ഗുണപാഠമായി നമുക്കു കണ്ടീടാം. ഇതു കണ്ടു നമ്മൾ അനുക്രമമായി ഇതേ അനുഷ്ഠാനാൽ വളരുന്നാകിലോ പരബ്രഹ്മത്തിലായി വിലയമർന്നിടാം. പരമാർത്ഥമിതു ധരിപ്പിൻ എല്ലാവരും ഗുരുവിനെ നോക്കി പഠിച്ചീടുന്നാകിൽ ഗുണവുമുണ്ടാകും. ജനനം സാഫല്യം ഒടുവിലാണല്ലോ മുകുരമോങ്കാരം. സ്ഫുടതരമായി പ്രതിഷ്ഠ ചെയ്തതും ജനങ്ങൾ സമ്പൂർണ്ണ പദമെത്തിയിടുമ്പോൾ ജഗന്നാഥൻതാനുവരനല്ലോ ഇതുവരെ എത്തി വസിപ്പതിനായി അതുലമാം പരിക്രമമായി കേറുക. നിയത പൂജയും നിവേദ്യാദിയുമായി നിയമമായി തന്നെ ജനിക്ക് കൽപ്പിച്ച് ഇതീവിധമായ ചില ക്ഷേത്രങ്ങളും ഇതിലും ഭംഗിയായ ചില പ്രതിഷ്ഠയും ഇതിലും വേദമായി ഇലയും വെള്ളവും പരിമളപൂരം ചൊരിയും പുഷ്പവും കൊടുത്താൽ ഓരുമെന്നുരച്ച ശാരദാ മഠവും സ്ഥാപിച്ചു ഗുരുവരൻ താനും പരമദേശികൻ പലതായ മട്ടിൽ പരമ്പൊരുളിനെ പ്രതിഷ്ഠിച്ചെന്നാലും അതുകളൊക്കെയും അനുഷ്ഠിച്ചു വന്ന തുലമായി ഹിന്ദുജനത താനല്ലോ അതുപോരാ സർവജനത നിൽക്കായും അതിലുപരി അദ്വൈതാസമം തീർത്ഥവലതായുള്ളതാം മതാനുയായി കിംബരിയോട് യോജിച്ചിരുന്നു വാസിക്കാൻ പരമ്പൊരുളി നീ അറിഞ്ഞു വാസിക്കാൻ പരമദേശികനിത ചമച്ചതും മതപരമായ പല പരിഷ്കാരം മനതാരിൽ കണ്ടു പ്രവർത്തിച്ചു ഗുരു മലയാളക്കര മുഴുവനെന്നെല്ലാം അതിമാൻ ക്ഷേത്രങ്ങൾ പുറത്തും സ്ഥാപിച്ചു ഒരിടത്തമ്പലമം പരത്ത് മഠം ഒരിടത്തങ്ങനെ പിരിയ ആശ്രമം ഓരോന്നിനും നാമം കൊടുത്തതോർക്കിലോ ഒരുമയേവർക്കും വരുവതിനായി മഹിത പാവനചരിതനാം ഗുരു മഹാമതീതന്റെ വീഷ്ടവൈഭവം മനോഹരമായി ഗ്രഹിച്ചിടാമാർക്കും മനനിര പേക്ഷരിക്കും കാണണം ഓരോ ക്ഷേത്രത്തിനും വലുതായുള്ള നാം ഓരോ നാമങ്ങളും കൊടുക്കുവാനുള്ള വലിയ കാര്യവും ഗ്രഹിക്ക നമ്മളും വരാനുരൂപന്റെ അമേയ വൈഭവം അഖില ലോകവും അറിഞ്ഞിടും പുരി ജഗന്നാഥ ക്ഷേത്രം പുകൾ പെറ്റിയിടുന്നു അതിൽ സകലർക്കും പ്രവേശിക്കാം നിത്യം മധുജനത്തിൻ്റെരുമ ചേർക്കുന്നു അതുമട്ടു വേണം അഖില ക്ഷേത്രവും അതിനു തന്നെ നാം പരിശ്രമിക്കണം അതിനായി തന്നെ തുടങ്ങിയിട്ടാണതാ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തെന്നും അറിഞ്ഞു നാം നിത്യം പ്രധാനമായി തന്നെ ഗുരുവേ കാണണം അമിത ഭക്തിയാൽ പുലയരാദികൾ അതിമോദത്തോടു ജനഗാനത്താൽ നമലനാം തീ ജഗന്നാഥനെ തൊഴാനടുത്ത ക്ഷേത്രത്തിൽ പ്രവേശിക്കും നേരം തടുത്തു മാമൂല് പെരുത്ത വർഗങ്ങൾ തരത്തിലക്കത ഗുരുവറിഞ്ഞിട്ട് തിരുവടിതാനും അരുളിനാനിത്തം പെരുത്തമോദേന ജഗന്നാഥൻ നിന്നാമുരത്ത വേരു നാം കൊടുത്ത കാര്യങ്ങളും ധരിക്കണം നിങ്ങൾ ചരിക്കുന്നു തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രം അതെപ്പോഴും പുരാ പോ മുതൽ സർവജനത്തിനും കേറാം അതുപോലെ വേണം ഇവിടമെന്നു നാം അറിഞ്ഞ പേരിത് കൊടുത്തതു തന്നെ അറിഞ്ഞു സജ്ജനമിത് മുതൽ കഹോ അമേയമായുള്ള വിളംബരമിതൊരു നാളങ്ങനെ വരൻ ഗുരുദേവൻ ഒരു മയിലാ പുലയാ പുലയരാദിയം ഹരിജനങ്ങളെ അകത്തുവിട്ടിടാൻ ഹരിപ്രിയൻ താനുമിഴുന്നള്ളി മുതാ ജഗന്നാഥമതാംബുദുക്ഷേത്രം തന്നിൽ ജഗദ്ഗുരുദേവൻ വരവറിഞ്ഞിട്ട് ഹരിജനങ്ങളും സ്തുതിഗീതം പാടി വരവായി കൂട്ടമായി ഗുരുനികടത്തിൽ ഗുരുവരുളിനാൻ പുലയരത്രയും ഗുണമാകും വണ്ണം ഗമിക്കാ ക്ഷേത്രത്തിൽ മഹേശ്വരങ്ങളുള്ളതിലും ഭക്തിയാൽ മഹാജനങ്ങളും ഗുരുവേ വാട്ടിനാൽ ഗുരുപാദത്തിങ്കൽ അമരും പാംസുക്കൾ ഗുരുപാദ നമ്രശിരസ്കരായേറ്റു അനന്തഭക്തിയാൽ അവർ മതിമറന്നമേയമൂർത്തിയെ കരഞ്ഞുകൂപ്പിനാൾ അതുകൊണ്ടാർ ഹൃദയനാം സ്വാമിയും അവിടിരുന്നങ്ങു പൊഴിച്ചിതശ്രുവും അവിടെ മേയുന്ന അഖിലരും ഇത് കണ്ടറിയാതെ താൻ പൊഴിച്ചു കണ്ണീരും അതുകൊണ്ടു തന്നെ ഇതാ എന്നേക്കുമായി അതികുതുകേന തുറന്നു ക്ഷേത്രങ്ങൾ അവിടെ നിന്നവർക്കൊരുപോലെ ഇത് കഥാരിൽ തന്നെ ഉറച്ചു വിശ്വാസം കൃപാകരൻ ദേവനിവിടെ വാത്തതാം ഗഗാർദ്രബിന്ദുക്കൾ അഖില ക്ഷേത്രത്തിൽ കവാടഭേദേനതിദാന്തമായിടും കരുണാവാർന്നതാം ഗുരുൻ പ്രവണതാതാതു കാലത്തേക്ക് അനുയോജ്യമായി മതപരിഷ്കാരമിത് കണക്കിലായി മഹാമതി ചെയ്ത മതിക്ഷേത്രങ്ങളും മഹത്തരമായ അറിവിനായിട്ടു മഹാവിദ്യാലയം ചമക്കിനി നിങ്ങൾ വരുവായുള്ളതാം പണമതിനായും ദരിദ്രരൊക്കെ പുലർത്തുവാനായും ചിലവഴിക്കുകയാണു വേണ്ടതും ചില ഉത്സവത്തിൽ കുറവിൽ ചെയ്യണം. കരികൾ രണ്ടും ഉത്സവത്തിന് വേണ്ട കളയരുതിനി. അതീനായി ധനം കൃഷിയും കൈത്തൊഴിൽ വ്യവസായം അതും കൃതമെന്നാകിലോ തുകമായി വാണിടാം. കൃപാലയൻ ഇതുമരുളി എങ്ങനെ കൃതാർത്ഥരായി തീർന്നു ശ്രവിച്ചവരെല്ലാം ധരിച്ചവരെല്ലാം ഗുരുമഹത്വവും. ശിവഗിരി ഇതി മഹിതമാം ഗുരുചരിതം താൻ ഇതിഹാസമായി പറഞ്ഞു തത്തയും വിധുവിധമുള്ള കഥ ശ്രവിക്കയാൽ എനിക്കു മോദവും പെരുകി വന്നിത ഇനിയും എന്നുടെ ഗുരുവരൻ തന്റെ ചരിതം വിത്തരാൽ പറക പൈങ്കിളി പലതും കേട്ടു ഞാൻ മുദിതനെങ്കിലും പറയണം നീ ശിവഗിരി തൻ കഥ പലകാലത്തായി ഗുരുവസിച്ചുള്ള പരിപാവന സ്ഥലം ശിവഗിരി പ്രസിദ്ധമായി തീർന്നു ഗുരുവസിക്കയാൽ പ്രകൃതി സുന്ദരം പ്രകാശമേവർക്കും പ്രസിദ്ധമായി തന്നെ സുഗന്ധവാഹിയാം അനിലൻ വീശുന്ന വിശുദ്ധ ഭൂവതും എനിക്കെന്നില്ലിക്കഥ പരക്കേവർക്കും മഹത്വമേറ്റും പ്രകാരമാകണം. ഇനിയും വൈകേണ്ട പറഞ്ഞാലും നീയും ഇവനും നന്നായി കുറിക്കയും ചെയ്യാം. ഇതേവിധം ചൊന്ന മമ വചനത്താൽ ഇതിഹാസം വരം ഗുരുചരിതം താൻ പറഞ്ഞതു പിന്നെ ശിവഗിരി മന്നിൽ പരമജ്യോതിസ്സായി പ്രകാശിക്കുന്നിത് അരുവിപ്പുറത്തായി മരുവുന്നെങ്കിലും അവരർക്കായി യാത്ര തുടർന്നിരുന്നീടും പരമഭക്തരാം ജനങ്ങൾ പ്രാർത്ഥിച്ചാൽ പരമാനന്ദമായി അവിടെ എത്തിയിടും പല യാത്രാ മധ്യേ വരുന്നു വർക്കല പരമപാവനൻ ഒരിക്കലങ്ങതാ ശിവഗിരി തന്നിൽ ഗമിച്ചു സാമ്പ്രതം അവിടെ അന്നിതാ പേരുതാനുമില്ല അവിടെ നിർജ്ജനം പെരിയ കന്നുതാൻ പെരിയ കുന്നുതാൻ മുളച്ച കുറ്റിക്കാട് അതിനിടയിലായി കശുമാവിൻ കമ്പു ചിലതു കണ്ടിടാം പിൻ പരന്ന കുന്നിന്റെ മുകളു കണ്ടെന്നാൽ പരത്തി പച്ചപ്പുൽ വിരിച്ചിരിക്കുന്നു ശിവഗിരിക്കങ്ങു വടക്കുമാറിയ ശിവതമ്മായൊരു പറമ്പുണ്ടല്ലോ അതിനുടയവൻ മാദേവനെന്നോരു അരിയ ഭക്തൻ താൻ കാട്ടുവിളാകമെന്ന ഗൃഹനാമത്താൽ പ്രസിദ്ധമാണല്ലോ കനകക്കട്ടയെ വിളച്ചിരുന്ന കൃഷീവലനാണ് അവിത ഭാഗ്യവാൻ അവിടെ വീടിന് തെക്കുപടിഞ്ഞാറു അതി തേജസ്വിയായൊരു പ്ലാവുണ്ടല്ലോ അതിന്റെ മുട്ടിലായി തണൽ പറ്റി ഗുരു അമിതമോദേന ഇരുന്നരുളുന്നു വിവരമുള്ളൊരു വയസ്സനെങ്കിലും വിനയമുണ്ട വിദ്യയതുമില്ലാത്താൻ പരുക്കൻ ശബ്ദമാണവനെന്നാകിലും പരമസാത്വിക പ്രകൃതി താനവൻ നടുക്കുന്നോർക്കൊക്കെ അതിശഠനെന്ന് അഭിപ്രായം ചൊല്ലാം മൃദുലനാണയാൾ ഗുരുവിനെ കണ്ടിതങ്ങമിത ഭക്തിയാൽ ഗുരുത്വമായി വേഗം കുളിച്ചു വന്നിട്ട് പലതരമായ പഴവർഗ്ഗങ്ങൾ പതികനാം ഗുരുനികടത്തിൽ വച്ച് തൊഴുതി നിന്നങ്ങു പറഞ്ഞു സാധുവും തൊടിയിൽ മറ്റൊന്നും തരുവതിനില്ല ഇതു വശിച്ചങ്ങു പശി എഴുത്തണം ഇവനുടെ ക്ലേശമൊഴിക്കയും വേണം മുടിതനാം മുനീയശിഞ്ചോരു പങ്കും അവനു നൽകിനാൻ മഹാശയൻ ഗുരു ഇതുവരെ ഞാനും ഗുരുവേ കാണുവാനിരുന്നതേയുള്ളൂ അതിനു ലഭ്യമായി പലർ പറഞ്ഞങ്ങുമറിഞ്ഞു ഞാനുവേ പരമപാവന തവ കഥകളും അതുമുതൽക്കങ്ങു കുതുകം കാണുവാൻ അതിവിശുദ്ധനായി ഗൃഹത്തിൽ വന്നല്ലോ അരുളിനാനപ്പോൾ ഗുരുദേവൻ താനും സുലഭമായി കാറ്റും ഇവിടെ കിട്ടുന്നു സുഖമാണ് പ്ലാവിൻ ചുവട്ടിൽ നിൽപ്പതും അതു കേട്ടതാ ഗുരുഭക്തനാമായാൾ അതുലഭക്തി ഭംഗിയായി കുടിലും മുതിർത്ത ഗുരു വസിക്കേണം ഇവിടെ ഏറ്റുനാൾ. ഗുണം വരും പിന്നെ നമുക്കും വേറെയും ഒരിടത്തും തന്നെ സ്ഥിരമായി വാഴാത്ത ഗുരുവും താമസം തുടങ്ങി ചെറ്റുനാൾ. അതിനിടയിലാ പരമജ്ഞാനിതാൻ അലഞ്ഞു ചുറ്റിലും നടന്നിട്ടും വൃഥാ പരിസരത്തലം പലനാൾ ദർശിച്ച പരമഹൃദ്യമായൊരു കുന്നുകണ്ട് ഗുരുദേവൻ താനും വസിക്കുന്നുള്ള ഗുണമേലും വാർത്ത പരന്നു. വർക്കല പല സന്യാസിമാർ ഗൃഹസ്ഥരും വന്നു പലതരം ഭക്തർ നിറഞ്ഞു തത്ര ദിനന്തോറുമിതു വിരുകി വന്നിത ദിവാനിശം തത്ര ജനനീടം മാം വ്രതമാരാധന ഇതു അതിവായി വരുന്ന ഭക്തർക്കു ഭജനത്തിന് ഒരു പുര കെട്ടിയതിന്റെ മധ്യത്തിൽ ഒരു സ്റ്റൂൾ വച്ചങ്ങൊരു സന്യാസിതാൻ ഗുരുവിൻ ഗുരുവിരുന്നതാണെന്നുള്ളതാണ് എന്നെ പൂജയും. തുടർന്ന് നിത്യം തന്നെ വരുന്നയാളുകൾക്കതീതയായി സംശയം വരുവാൻ യോഗ്യമായി വഴിപോലുമില്ലവരാശയൻ ഗുരു വസിപ്പതെന്തുതാൻ വിവരമായിട്ടുമറിയുന്നുമില്ല മഹത്തുക്കൾ മനമറിവില്ലായാർക്കും പെരുത്ത പ്ലാവിനും ശിവഗിരിക്കും അങ്ങൊരു മരം പോലും ഇടയിലായില്ല. ശരിക്കും താനും പ്ലാം ചുവട്ടിൽ നിന്നെന്നാൽ ശിവഗിരിക്കുന്ന ശരിക്കു കണ്ടിടാം. കുറച്ചു നാളിലാ കുടിലിൽ പാർത്തിട്ടുതാനുറച്ചിന് നമുക്ക കുന്നിലായിപ്പോണം. അതിന് മുകളിൽ ഇനി വധിക്കുക നല്ലു. അതിനൊരു പുരവിരവിൽ വയ്ക്കണം. അത് ശ്രവിച്ചതാ ഭക്തജനങ്ങളും അധികമോദേന പുരതീർത്തു ഭംഗിയാ. കടലിൽ നിന്നു കാറ്റധികമാകയാൽ കയർത്തു ഓലയും പറന്നുപോയിടാം. അതിന്നവരതാ പുരത്ത കമ്പിയാൽ അതിബലമായി നിബന്ധിച്ച് നിർത്തി അതിനകത്തായി ഗുരുവിൻ വാസവും അതിന്റെ വർഷവും അനുമാനിച്ചിടാം. വെരുത്ത കൊല്ലമാം 1080 വർഷത്തിലിത് തടന്നതും സരസമായി ചില ചെറു കൃഷികളും സരളഗാത്രനാം. ഗുരു നടത്തിച്ചു ഇതു കണ്ടു ചില ഗുരുദേവ ഭക്തർ ഇരുന്നു ചിന്തിച്ചു ഗുരുവിനോടോ പരന്റെ ഭൂമിയിൽ നമുക്ക് സ്വന്തമായി പരിശ്രമം മൂലം വരിയില്ലേ ഖേദം പെരുത്ത ദുശ്ചിന്ത വെടിഞ്ഞാലും നിങ്ങൾ പെരുമയിൽ ഇത് നമുക്കുതാനല്ലോ. ഉടമസ്ഥൻ തന്റെ ഉറപ്പുവാങ്ങുന്ന ഊചിതമെന്നുള്ള ഗൃഹസ്ഥ നിർബന്ധാൽ അനുജ്ഞ നൽകിനാൻ ഗുരുവതു നേരം അന്നൽപസ്വത്തിന്റെ പതിയെ കണ്ടിട്ടാൻ അവിടമാകെ തിരഞ്ഞു സജ്ജനം കടുത്ത കുന്നിനും തലത്തിനും എല്ലാം അവസ്ഥയ്ക്കൊത്തുള്ള ഉടമകളുണ്ടന്യാനന്യമായാണ് ശിവകരിക്കുന്നു. അതിനു മാത്രമായി ഉടയവരില്ല പെരുത്തനാളുള്ള പല പ്രയത്നത്താൽ ചിറയൻ കീഴായ താലൂക്കു തന്നിലായ ചെറുഗ്രാമമാണെന്നറിഞ്ഞു വർക്കൽ അതിന്റെ സെറ്റിൽമെന്റടുപ്പിച്ചു നോക്കി. അവകാശം കുന്നിനൊന്നൊരുത്തരുമില്ല. ശിവഗിരിക്കുന്നു ഗുരു നിവസിക്കാൻ ശരിക്കും ഭക്തന്മാർ പതിപ്പിച്ചു വാങ്ങി. ഗുരുവിൻ പേരിലായത് നടന്നതും ഗുണം വരും വഴി അറിഞ്ഞതില്ലാരും. ശിവഗിരി തന്റെ ചരിതമിത്തരം ശരിയായി തന്നെ പറഞ്ഞു വൈങ്കിളി. ഇനിയും വൈഭവമരുളുന്ന കഥ ഇനിമ്മയോട് താൻ പറഞ്ഞു തന്നാലും പെരുത്തമോദേന മമവചനം കേട്ട് അടുത്തതായുള്ള കഥയും ഉരച്ചവൾ ഗുരുവിൻ അത്ഭുത മഹാസമാധിക്കായി ഗുരുവരന്താനും തിരഞ്ഞെടുത്തതാ മരിയ കുന്നിനുമായ അതിമായജൻ അവത്ത പിന്നീട് മറിച്ചുമായില്ല സ്ഥിരവാസം അവിടമാക്കിയ ഗുരു അരുളിയതാ ശിവഗിരി എന്ന പേർ ഗുരുവിൻ വാസത്തിനൊഴിച്ചിട്ടതാവാം. പ്രകൃതി ദേവിയും ശിവഗിരിക്കുന്നും പെരിയ ഭക്തനാം ഗുരുദേവനായി ചെയ്യ സംഭവം പലതും കൃത്യമായി നടത്തിയിടാനായി കൊടുത്തിയിടാം ദേവൻ നമുക്കു നന്മയ്ക്കു നിദാനുമായി ഉരത്ത ഊറ്റുകൾ പലതും കണ്ടിടാം ഉരച്ചിടാനാകയാതിന്റെ വൈഭവം പെരുത്തുഷ്മാവിലും തണുത്ത വെള്ളം താൻ പെരിയ ഔഷധ ഗുണം അതിനുണ്ട് അരികത്തായി തന്നെ ഒഴുക്കുനീരുണ്ട് ദുരപ്പു ചേർന്നുള്ള പെരുത്തതാം തോടും വയൽ ഫലവൃക്ഷാദിയാൽ നിർമ്മലം വിശുദ്ധനാം കണ്ണൻ വസിച്ച ദേശം താൻ വിരാജിക്കുന്നു നിത്യം അനന്തശായിയാം ജനാർദ്ദനൻ വാഴും മഹാപുണ്യസ്ഥലം മഹീതലത്തിലെ മഹത്വമായുള്ള മഹനീയ സ്വർഗം മഹാമേരുദാനും മയിലും മാനും മുയലും പാമ്പുമേ മഹിത സൗഹൃദാൽ പെരുമാറും സ്ഥലം അവയിൽ ഇന്നിപ്പോൾ പലതുമില്ലെന്നാൽ അവസ്ഥ കുന്നിനും മുരത്തതു തന്നെ കമുകും തെങ്ങുമാപ്പനയും ബാബതും കരുത്തുറ്റ മാവും വിലങ്ങിപ്പൂമരം പെരുത്ത ഞാവലും ഉരത്ത കൊന്നയും പെരുത്തു മറ്റുമായ അനേക വൃക്ഷങ്ങൾ പെരുപ്പമേറുന്ന പടർന്ന പള്ളികൾ ചെറുതരമായ ചെടികൾ പിന്നെയും വിധവിധമായ പ്രകൃതി സൗന്ദര്യം ഇയലുന്ന കുന്ന ശിവഗിരിദാനും ശിവനുമാലയം വിരുദാനാകയാൽ ശിവഗിരിയെന്നുറച്ചതാം ഗുരു മഹീതലത്തിലെ മഹിതമത്ഭുതം മഹിതഭാരതത്തിന് തൊടുപുറി ഇതിലായി വിദ്യ തന്നവതാരമായ ഇതിഹാസമതാം ശാരദാലയം പരിയിൽ സ്ഥാപിച്ച ചരിതം മുന്നേ പറഞ്ഞതിനാ കതിക്കേണ്ടതില്ലതാനതിന്നു തെക്കായി ഉയരത്തിലതാ അതിമനോഹരം ഒരു വർണ്ണശാല ഗുരുവിന്നു നിത്യദിന നിത്യദിനകർമ്മത്തിനും ഗുരുതര പ്രാർത്ഥനാലയമതൊന്നും ശരിക്കും ആശ്രമനിജാന്തേവാസികൾ ശരിക്കും പ്രാർത്ഥന നിരവും ചെയ്യുന്നു വരുത്ത വൈദിക ക്രിയകളാലൊക്കെയും ഇതിൽ തന്നെ നിത്യം നടപ്പതുതാനും ഇതിനും മീതയായി പടികയറിയാൽ അടുത്തു കാൺമതു വൈദികമഠം അതിലല്ലോ ഗുരു അധിക നാൾ വാണു അവിടെ തന്നെയാ പരമനിർവാണം അതിലിന്നും വിളക്കെരിഞ്ഞു നിൽക്കുന്നു അതിനു വൈദികമഠമെന്നുള്ള പേർ വരുവതിനൊരു ചെറുകഥയുണ്ട് വലിയ ഭക്തനായുള്ളൊരു ശങ്കരൻ പരദേശി എന്ന അപരനാമത്താൽ അറിഞ്ഞിട്ടുള്ളതാം ഗുരുതൻ ശിഷ്യനാം അറിവുള്ള ശങ്കരാനന്ദനാം സ്വാമി പ്രസിദ്ധനായുള്ള യതിവര്യൻ എന്ന പ്രധാന താന്ത്രിക വൃത്തികളെല്ലാം ഗുരുവനുജ്ഞയായതിൻ മുന്നിലായി ഗുരുത്വമോടു വൈദികം പഠിപ്പിച്ച ഗുരുവരൻ താനും പ്രതിഷ്ഠ ചെയ്തുള്ള ഗുണമുള്ള ക്ഷേത്രപൂജ നടത്തുവാൻ വരുന്ന കാലത്തേക്ക് ഇനിയും വേണ്ടുന്ന വളർന്ന വൈദിക പ്രവർത്തനത്തിനായി ഒരുക്കുകയാണു വൈദികരെന്ന് ഗുരുതരമോതാൽ വസിക്കുന്നു ഗുരു ഉറച്ച വിശ്വാസം പെരുത്ത നിഷ്ഠയും ഉടനവർക്കായി ഗുരുവും നൽകിയിടും ഇതേ പ്രകാരത്തിൽ പഠിച്ചവർ പലർ ഇതിൽ തുടർച്ചയാണ് ഇവിടെന്നും വൈദികം ഇതുവിധം വിദ്യ നടന്നതാമിരം ഇതിന്നു വൈദികമഠമെന്നു ചൊല്ലും ഉലകത്തിലുള്ള മഹത്തുക്കൾ പലർ ദൂരത്തമോദേന ഗുരുവേ ദർശിച്ച സ്ഥലമതെന്നുള്ള അവകാശം താനും ഇതിനു മാത്രമായി ഇരുന്നീടുന്നതാം പ്രസിദ്ധനായുള്ള മഹാത്മാഗാന്ധിയും പ്രസിദ്ധി പെറ്റുള്ള കവിതിലകനം രവീന്ദ്രനാഥനായിരുന്ന ടാഗോറും ത്വരയായുള്ളതാം മഹാനാം ആണ്ടൂസും അതുപോലെ എത്ര മഹത്തുക്കൾക്കാണ് അതുല്യനാം ഗുരു കരുണ ചേർത്തതും സർവത്ര ഗുരുനാമദേവ സങ്കീർത്തനം ഓം ശ്രീ മഹാഗുരവേ നമ
സപ്തദശ സർഗ സത്യാഗ്രഹ സമരം തഥ ഗുരുരനവദ്യം ധർമ്മചക്രം ജഗത്യാം സകലജനഹിതാർത്ഥി സൻ പ്രവൃത്തം വിധാതം
സുഖദൈവ സുശിക്ഷേ സിദ്ധ്യമത്പി സമോ സമേതോ ശിവഗിരി മഠദോസോ സംവ്രതസ്തേ കദാചീ.
രവീന്ദ്രനാഥ ടാഗോർ സന്ദർശനം നടത്തിപ്പോയതിനു ശേഷം നിർദോഷമായ ധർമ്മചക്ര പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി മഹാബുദ്ധനെ പോലെ സിദ്ധന്മാരും ഉത്തമ ശിഷ്യന്മാരോടുകൂടി ഒരിക്കൽ ശിവഗിരിയിൽ നിന്നും ഗുരു യാത്ര തിരിച്ചു.
ദിശി ദിശി ജനസംഖ്യ പൂജ്യമാനോ ബുധേന്ദ്രൈ സമയസ്മയരഹിത മനോഭീർ നിർമ്മലൈ സേവ്യമാന യതികുലതിലകൈ സങ്കീർത്യമാനച്ച സോയം ഭുവനഗുരു ദുരാര സഞ്ചാര സ്ഥിരാത്മാ.
ലോകാനുഗ്രഹ തൽപരനായ ശ്രീനാരായണ ഗുരുദേവൻ ഓരോ ദുഃഖിലും ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവനായിട്ട് ദോഷങ്ങളേതുമില്ലാത്ത പണ്ഡിതശ്രേഷ്ഠന്മാരായ സേവിക്കപ്പെടുന്നവരും അവിടവിടെ ജീവിച്ചിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാരാൽ പ്രശംസിക്കപ്പെടുന്നവരുമായി നാരായണ ഗുരുദേവൻ തീർന്നു.
സമയ പരമാത്മാ സച്ചിദാനന്ദരൂപോ വിലസതി പരമേശ സർവഭൂതാന്തരസ്ഥ ഇതിവദതി വിശിഷ്ടം ന പ്രമാണം പ്രവൃത്തിം കുരുതതദനരൂപം സോവതല്ലോ വദല്ലോകമിത്ഥം.
സച്ചിദാനന്ദ സ്വരൂപനും പരമാത്മാവെന്ന് ഗ്രഹിക്കപ്പെടുന്നവനുമായ ഈ പ്രപഞ്ചത്തിൽ ഒരുപോലെ എല്ലാ ജീവികളുടെയും വസ്തുൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശിക്കുന്ന നമ്മുടെ വേദങ്ങളെല്ലാം പ്രതിപാദനം ചെയ്യുന്ന ഈ പരമാത്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം ഗുരുജനങ്ങളോട് പറഞ്ഞു.
പരമശിവസമർച്ചാം ചിത്തസൂനീനകർത്തും വിധിവധികന്ന ശക്തായേ ഭവന്ത്യുത്തമേന ഉപകൃതവനസൂനസംഗിരന്തോ മനംസ്തേ പിതതുഭജനം നിശ്രേയസ്യത്യവതി.
അല്ലേ ജനങ്ങളെ, ഈ സംസാര ജീവിതത്തിൽ പെട്ടു വലയുന്നവരിൽ ആരും മോക്ഷത്തിനു വേണ്ടി മഹേശ്വര പൂജയെ കാമസങ്കല്പാതിരഹിതമായിട്ട് നിർമ്മല മനസ്സ് നേടിയവരായി ശ്രേഷ്ഠമായ മനസ്സാകുന്ന പുഷ്പം കൊണ്ട് വിധിപ്രകാരം പൂജ ചെയ്യുവാൻ ശക്തിയുള്ളവരായിരിക്കുന്നുവോ തേ അവർ കാട്ടുപുഷ്പങ്ങളെല്ലാം സംഭരിച്ച് അർപ്പിച്ച് മന്ത്രങ്ങൾ വേണ്ടവണ്ണം ജപിച്ചു കഴിയുന്നവരായിട്ട് മഹേശ്വര പൂജ ചെയ്യട്ടെ.
ഗിരിവരമവിസഖ്യം ലംഘയിത്വാദീന്ദ്രോ മുനിനീവഹപരീതം രാമസേതും ജഗാമ വരദപളനശൈലേ ചർച്ചകൈർ അർച്ചിതാംഗേർ ഗുരുരഗമദരാധ അദ്വൈതാശ്രമം വിശ്രുതം തം.
ധർമ്മോപദേശം ചെയ്തുകൊണ്ട് എല്ലാ ദിക്കിലും സഞ്ചരിച്ചിരുന്ന സന്യാസിശ്രേഷ്ഠനായ ആ ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ കിഴക്കേതിരെ പ്രശോഭിക്കുന്ന സഹ്യപർവ്വതത്തെയും കടന്നിട്ട് ആത്മജ്ഞാനികളായ ത്യാഗികളുടെ സംഘത്താൽ ചുറ്റപ്പെട്ട് രാമേശ്വരത്തെത്തിച്ചേർന്നു. അനന്തരം രാമേശ്വരത്തും ധനുഷ്കോടിയിലും താമസശേഷം ശ്രീനാരായണ ഗുരു വരദപളനി ശ്രീ കലിയുഗവരതനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ പളനിമലയിലുള്ള ക്ഷേത്രം സന്ദർശിക്കുകയും അവിടുത്തെ അർച്ചകന്മാരുടെ പൂജാദികൾക്ക് വിധേയനാകുകയും ചെയ്തിട്ട് അവിടെ നിന്ന് സുപ്രദസ്ഥമായ അദ്വൈതാശ്രമത്തിലേക്ക് മടങ്ങിവന്നു.
ശിഷ്യവൃന്ദാനുയാ മൃദുകസിത മനോജ്ഞേർ വീക്ഷണൻ ഭക്തലോകാൻ അമൃത സരസിമഗ്നാൻ ആദധാനോ ബബോസ.
ശിഷ്യസംഘത്താൽ കൂടെയുള്ളവർ അനേകം തവണ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്ന തൽപരരും ഗുരുദേവ കീർത്തനങ്ങൾ ആലപിക്കുന്നവർ ഉത്സവരുമായ ബ്രഹ്മചാരികളാൽ പൂജിതനായി ആ ശ്രീനാരായണ ഗുരുദേവൻ മന്ദസ്മിതം കൊണ്ട് മനോഹരങ്ങളായി തീർന്ന നോട്ടങ്ങളാൽ ഭക്തജനങ്ങളെ ആനന്ദാമൃതത്തിൽ ആറാടിക്കുകയുണ്ടായി.
ശരദുപകൃത പുഷ്പൈർ വൃക്ഷവല്ലി കദംബൈ കലനിനത വിഗംഗൈർ മഞ്ജുഗുഞ്ചൈ പരീതം പവനമനുചരദ്ഭീർ ഹോമധൂമൈച്ച ഭൂതം ഗുരുരവി
നൃശീഷോ വിശ്രമായ ആശ്രമം സ തത്വസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളിൽ അഗ്രേസനായ ശ്രീനാരായണ ഗുരുദേവൻ മനോഹരങ്ങളായ വൃക്ഷങ്ങളിൽ കൊണ്ട് തണൽ നിറഞ്ഞു നിൽക്കുന്നതും നല്ല ശരത്കാലത്ത് നല്ല കാറ്റുകൾ കൊണ്ട് കുളിർമയേകിയതുമായ ആശ്രമത്തിൽ വിശ്രമത്തിനായി വന്നു അദ്വൈതാശ്രമത്തിൽ. അധകൃത ദിനകൃത്യ ശാന്തദേഹക്ലമോസോ ഗുരുരുഗജദൃഷോ ദർശനേനനുഗൃണൻ യമനൈവ വിശിഷ്ട ത്രേഷശിഷ്ടേ പരീതോ ജിനൈവ സരരാജാധ്യാന നിർലീനചിത്ത. ദിനകൃത്യങ്ങളെല്ലാം നിർവഹിച്ചവനും സഞ്ചാരം നിമിത്തമുണ്ടായ ശരീരക്ലേശത്തിൽ നിന്ന് വിമുക്തനും കാണുവാൻ ആഗ്രഹിച്ചു വന്നുയർന്ന ജനങ്ങളെ ചെന്നുകണ്ട് അനുഗ്രഹിച്ചും കഴിഞ്ഞ ഐ ശ്രീനാരായണ ഗുരു അഹിംസ സത്യം അസ്തേയം തുടങ്ങിയിരിക്കുന്ന യമനിയമാദി കാര്യങ്ങള് തപസ് ശൗചം തുടങ്ങിയിരിക്കുന്ന തപസ് നിയമങ്ങളോടുകൂടി ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് ധ്യാനത്തിൽ അത്യന്തം മുഴുകിയ മനസ്സോടുകൂടിയവനായി തീർന്നിട്ട് സാക്ഷാൽ ശ്രീ ഗൗതമ ബുദ്ധനെ പോലെ ശോഭിച്ചു. വിവശജനസമൂഹോരോക്ഷശോകാവിതപ്ത കൃതവിവിധ വിചാരസ്ഥാശ്രമം പ്രാപ്യദൂർണം നരമവശ ശരീരം നിർഗളസ്ത്രകദാരം ഗുരു നികടമധാനീ ആദരേണേത്തമൂജി. കോപം കൊണ്ടും ദുഃഖം കൊണ്ടും സന്തപ്തരായ പൗരാകാശ രാഹിത്യം കൊണ്ട് നെടുന്നാള് വിവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒരു കൂട്ടം സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വന്ന് വിശ്രമിക്കുന്ന ഗുരുവിനെ ഈ അവസരത്തിൽ ചെന്ന് കാണുകയും ക്ലേശകരമായ കാര്യം അറിയിക്കുന്നത് ശരിയോ അല്ലയോ എന്നും മറ്റുള്ളവര് മറ്റുള്ള പലതരം ആലോചന ചെയ്തിട്ട് ദുഃഖിതന്മാർക്ക് മഹാത്മാക്കളെ കാണാൻ സമയം നോക്കേണ്ടതില്ലെന്ന തീരുമാനമനുസരിച്ച് അദ്വൈതാശ്രമത്തിൽ കടന്നു എന്നിട്ട് ശക്തി ക്ഷയിച്ച് തളർന്ന ശരീരത്തോടുകൂടിയവനും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തധാരയോടുകൂടിയവനുമായ ഒരു മനുഷ്യനെ ഗുരുവിന്റെ സമീപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അത്യാദരോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയും ശരീരം തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഗുരുവിന്റെ അരികിൽ കൊണ്ടുവന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ഗുരുവരശരണം ദേ പാദപങ്കേരുഗം പ്രകരവിവശമേനം വശ്യദീനം ദയാലോ ഗമനമിഹ നിരുദ്ധം ദേവഗേഹസ്യ മാർഗേ കൃതമിതി മനുജോയം ദണ്ഡിതക്ഷത്രപാലൈ. അല്ലയോ ഗുരുദേവ, തൃപ്പാദങ്ങളാണ് ഞങ്ങളുടെ രക്ഷകൻ. ഹേ ദയാലു, അല്ലയോ പരമദുഃഖിതനായ മഹാത്മൻ, അവിടുന്ന് അടികൊണ്ട് വിവശനും ദീനനുമായി ഈ മനുഷ്യനെ കണ്ടാലും ഈ മനുഷ്യൻ ദേവാലയത്തിന്റെ നിരോധിക്കപ്പെട്ടിരുന്ന വഴിയെ നടന്നു എന്ന കുറ്റം ചുമത്തി ക്ഷേത്രപാലകന്മാരായ അവർ ദണ്ഡമേൽപ്പിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. ഈ പ്രവൃത്തി ഞങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു. അല്ലയോ ഗുരുദേവ, ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഇദ്ദേഹത്തെ ഇത്രയധികം പീഡിപ്പിച്ച് അവശനാക്കിയിരിക്കുന്നു. ഇത് ഞങ്ങളെ വല്ലാണ്ട് ദുഃഖിപ്പിക്കുന്നു.
ദുരിതശതമവാച്യം ജാതിജന്യം കഠോരം ബഹുജനപരിഹിംസാരൂപമാലോക്യലോകേ അപരയേന ദൃഷ്ടത്വാം വിനാ ദൂയമാനോ ഗുരുവശജനാനാം രക്ഷണേ ജാഗരൂക.
ദുഃഖിതരായ ജനങ്ങളെക്കൊണ്ട് ദുഃഖിക്കുകയും അവരുടെ ദുഃഖപരിഹാരത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന അല്ലയോ മഹാത്മാവേ, മനുഷ്യരുടെ നിലനിൽക്കുന്നതും വർണ്ണവ്യവസ്ഥ കൊണ്ടുണ്ടാകുന്നതും ബഹുജനങ്ങളെ മനുഷ്യ സമുദായത്തിൽ നിന്ന് ഭൂരിപക്ഷം പേര് വരുന്നവര് അകറ്റി നിർത്തുന്നവരും അത്യന്തം ഭയങ്കരവും വിവരിക്കാൻ അസാധ്യവുമായ ദുഃഖസമൂഹത്തെ വേണ്ടവണ്ണം കണ്ടറിഞ്ഞിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരും ജാതിജന്യങ്ങളായ ദോഷങ്ങൾ നിമിത്തം പാരിവശ്യം അനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുന്ന കാര്യത്തിൽ അത്യന്തം തൽപരനുമായ മറ്റൊരാൾ അവിടുത്തെ ഒഴിച്ച് ഈ ലോകത്തിലില്ല, ഈ മനുഷ്യ സമുദായത്തിൽ കാണപ്പെടുന്നതുമില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ക്ഷേത്ര ദർശനം തുടങ്ങിയത് നൽകുന്നതിന് വേണ്ടി അവിടുന്ന് കാരുണ്യം കാട്ടണം.
ഭരണമിക നൃപാലകുർവദേഹാജനാന അവനമവശവർഗേ ലഭ്യതേനാത്രകിഞ്ചി മതകൃതപരിതാപോ ജാതിഭേദാതിരൂക്ഷോ നഹി വിരതി ഉപേദേഹി അസ്വതന്ത്രാഭിരാഷ്ടേ.
അല്ലയോ കരുണാനിധിയായ ഗുരുദേവ, ഈ രാജ്യത്തെ രാജാക്കന്മാരും മറ്റും ഭരണകൃത്യം നിർവഹിക്കുന്ന അധികാരികളും പ്രജാപരിപാലനം നിർവഹിക്കുന്നുണ്ട്, അത് വേണ്ടതുപോലെയാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ നേടുവാനും അത് നേടാതെ പീഡിതരായി കഴിയുന്ന ജനസമൂഹങ്ങളാൽ പ്രജാസംരക്ഷക വർഗത്തിൽ നിന്ന് അല്പമായ സംരക്ഷണം പോലും ലഭിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വരുന്ന ഒരു മഹാജനസമൂഹത്തെ ഇങ്ങനെ അവശതയിലേക്ക് ആഴ്ത്തിയ നിമിത്തം പരസ്പര വിദ്വേഷവും അനൈക്യമത്യവും ദൗർബല്യവും വഴി രാജ്യം തന്നെ വിദേശാധിപത്യത്തിന് കീഴ്പ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് മതജന്യമായ ദുഃഖങ്ങളോടൊപ്പം ജാതിജന്യമായ ദുഃഖങ്ങളും പടർന്നു പന്തലിച്ചിരിക്കുന്നു. അത് അവസാനിക്കുന്നില്ല എന്നുള്ളത് പ്രസിദ്ധമാണ്. ശ്രുതിരതിമഹിതാർത്ഥോ സർവലോകാത്മഗന്ധം പരമശിവഭേദം ഖ്യാവയന്തി കഥമനുജിത ഭേദം കൽപ്പിതം മർത്യനിഷ്ഠം സകതിരുന്ന വിത്മശ്രൗതധർമാൻ വിദന്ത മതമിതോപകരായ ക്ലേശഹേതും ജനോയേ ഭജതി പരമതം സാശ്ലാഘനീയ സവർണൈ സ്വമതമനുസരന്തോ മർദ്ദനീയാച്ച ദേശാം വയമിവ കരണീയം കിം ഭവാൻ ന പ്രമാണം. അല്ലയോ കരുണാനിധിയായ ഗുരുദേവ, യാതൊരു മനുഷ്യൻ ഉച്ചനീചഭാവവും മാത്സര്യവും പരസ്പര ദേഷ്യവും അനേകം ദുഃഖങ്ങൾക്ക് കാരണമായി കലാശിക്കുന്നുവോ ഈ ഹിന്ദുമതത്തെ വിട്ട് ക്രിസ്തുമതം, ഇസ്ലാം മതം, മുസ്ലാം മുതലായ അന്യമതങ്ങളെ ആശ്രയിക്കുന്നു അവരെല്ലാം. ഹിന്ദുമതത്തിലെ സവർണ വിഭാഗങ്ങൾ ബഹുമാന്യരായി തീരുമ്പോൾ ക്രിസ്തുമതം, ഇസ്ലാം മതം അടങ്ങിയ മതാന്തരങ്ങളിലെ അവർണ വിഭാഗങ്ങളെ സവർണ വിഭാഗങ്ങൾ താണവരായോ വിദ്യാഭ്യാസം നിർവഹിക്കുന്ന അനർഹരായോ തൊട്ടുകൂടാത്തരവായോ തീണ്ടിക്കൂടാത്തരായോ കരുതാറില്ല. അതുകൊണ്ട് ഹിന്ദുമതത്തിലെ സവർണ വിഭാഗങ്ങളുടെ അവർണ വിഭാഗങ്ങളുടെ മേലിൽ ഇങ്ങനെ കാണിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഈ കാര്യങ്ങളിലെല്ലാം ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ദുഃഖിതരാണ്. ഏ ഗുരുനാഥ, അങ്ങയ്ക്ക് പ്രണാമം, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. ക്ഷതവിവ ശരീരം ഘാതതരുദന്തം നരന്തം പരചരിതമവിസ്വൈശിക്ഷ്യമുച്ചേതയാർഹം കൃതവിവിധ വിലാപം തദ്ഗന്ധാശ്ചവശ്യൻ ഇതിരവി ഗുരുദേവ സ്വഭവശോകമൂക. ആ ശ്രീനാരായണ ഗുരുദേവൻ ധാരണാധ്യാന സമാധികൾ നിരന്തരം പരിചരിച്ച ആ ശ്രീനാരായണ ഗുരുദേവൻ മുറിവുകൾ കൊണ്ട് തളർന്ന ശരീരത്തോടുകൂടിയവരും തന്റെ ശിഷ്യപ്രമുഖന്മാരാൽ പരിചരിക്കപ്പെട്ടവരാണെങ്കിൽ കൂടിയും വേദന സഹിക്കവയ്യാതെ കരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ക്ഷേത്രത്തിലെ ആളുകൾ പീഡിപ്പിക്കപ്പെട്ട അദ്ദേഹത്തെ ആ മനുഷ്യനെ കണ്ടിട്ട് അസഹ്യമായ ദുഃഖാവേശം കൊണ്ട് നിശബ്ദനായി തീർന്നു. സർവാനുകൂല ദർപ്പനായ ഗുരുദേവൻ എന്റെ മുഖത്ത് ഈ ദുഃഖം കണ്ടിട്ട് കൂടെ നിന്നവർക്ക് പോലും അത്യധികം ദുഃഖമുണ്ടായി. ശ്രീനാരായണ ഗുരുദേവനെ പോലും ദുഃഖസമുദ്രത്തിൽ ആഴ്ത്തുന്ന പ്രവർത്തന വിശേഷങ്ങൾ അല്ലെങ്കിൽ സ്വഭാവവിശേഷങ്ങൾ നിലനിന്നു എന്നുള്ളത് ആശ്ചര്യകരമായിരിക്കുന്നു. നയനനളിലയുഗ്മാ ശ്രീഗുരോർ ബാഷ്പധാരാ വിഹിതഗതിമപൂർവാം വീക്ഷ്യ സംഭ്രാന്ത ചിത്താഹ ഭുവനഭവനമർമ്മ ജ്ഞാനദക്ഷാസ്തു ശിക്ഷ്യ പ്രണിതിനു ദിശസ്തൈസ്തം ശാന്തചിത്തം വിധേനു. സൂക്ഷ്മമായ അറിവ് നേടിയിട്ടുള്ളവരിൽ വെച്ച് സമർത്ഥരായ ശിഷ്യന്മാരാകട്ടെ, ശ്രീനാരായണ ഗുരുവിന്റെ താമരപ്പോലെ സുന്ദരങ്ങളായ ആ രണ്ടു കണ്ണുകളിൽ നിന്നും പുറപ്പെട്ട സാധാരണമായ കണ്ണുനീർ പ്രവാഹം കണ്ടിട്ട് സംഭ്രമിച്ച മനസ്സോടുകൂടിയവരായി അസംഖ്യം നമസ്കാരങ്ങളും സ്തോത്രങ്ങളും കൊണ്ട് ആ ശ്രീനാരായണ ഗുരുദേവനെ ശാന്തചിത്തനാക്കി തീർത്തു. ഗുരുരഥഫലജാലം ഹസ്തപത്മേന തേപ്യ പ്രതതപനി നീഷൂർ ദുഃഖജാതം സമേഷാം മിതഗിതമൃതസാരം വാചമൂജേ സകാല ഹൃദയ ഭുവനഭാവാൻ സമ്യഗാലോക്യദേവ. ഗുരുദേവന്റെ ദുഃഖാവേശം ശമിപ്പിക്കാൻ ശിഷ്യന്മാർ നടത്തിയ ശാന്തിപ്രക്രിയകൾക്ക് ശേഷം എല്ലാവരുടെയും ദുഃഖപ്രകാരങ്ങളെ പരിഹരിക്കാൻ ആഗ്രഹിച്ച നാരായണ ഗുരുദേവൻ താമരപ്പൂവിലെ മനോഹരമായ കൈകൊണ്ട് ദുഃഖത്തിലാണ്ട് കീഴുന്ന ആ ജനങ്ങൾക്കായി മധുരഫലങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞവയും നടക്കുന്നവയും നടക്കാൻ പോകുന്നതുമായ ലോകസ്വഭാവങ്ങളെ ഉള്ളവണ്ണം ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞിട്ട് മിതങ്ങളും ഹിതങ്ങളും സുഗ്രഹങ്ങളും വിശിഷ്ടാർത്ഥം പ്രകാശിക്കുന്നതുമായ വാക്കുകളെ പറഞ്ഞു.
അഹഹമനുജവൃത്തിർദുഃഖദാമേ നിദാന്തം സഹജഗതി പരേയം സാഗദാസ്യാ നിവൃത്ത നരചരിതമനാദി സ്പഷ്ടമേതക്കരോതി പ്രമുഖീക സവത്വോ മർത്യവർഗസ്യ മർത്യം.
അല്ലയോ ശാന്തരായ ജനങ്ങളെ, മനുഷ്യവർഗത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അത്യധികം ദുഃഖകരമായി തീർന്നിരിക്കുന്നു. ഈ ഉച്ചനീചത്വ ഭാവങ്ങൾ സഹോദരന്മാരെ ഇതര മനുഷ്യന്മാരെ ഏതു പ്രകാരത്തിൽ ഹിംസിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയ ഈ മനുഷ്യപ്രവർത്തനങ്ങൾ, ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന്റെ പ്രധാന ശത്രു മനുഷ്യൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുതന്നെ സ്പഷ്ടമാക്കിയ
അതിവിവശതയാലം ജ്ഞാനമർത്ഥം ചധർമ്മം ഭജതഹരത തത്ര സ്വസ്ഥിതിം ചാപകൃഷ്ടാം രചേതഘടനാം താമൈകമത്യേന പുഷ്ടാം ഭവതി ഭുവനേ സ ദുർബലാനാം ശരണ്യ.
സാധുശീലരായ അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ അതിവിവശത ആവശ്യമില്ല, അത് ശരിയുമല്ല. ഞങ്ങളുടെ ദൈന്യം പരിഹാരമില്ലാത്തതാണ്. താഴ്ചയിൽ തന്നെ ആണ്ടുകിടക്കേണ്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഉയർച്ച ഏതു വഴിയുമില്ല, ഞങ്ങളെ ഉദ്ധരിക്കാൻ ആരുമില്ല എന്നീ പ്രകാരമുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങൾ അത്യധികം വൈവശ്യം കൊണ്ടുപോയിരിക്കുന്നു. അത് പാടില്ല. മനുഷ്യരുടെ നിലപാട് സമാനമാണ്. നിങ്ങൾ അറിവും അർത്ഥവും ധർമ്മവും നേടിയാലും, നിങ്ങൾ അറിവിലും അർത്ഥത്തിലും ധർമ്മത്തിലും നിങ്ങൾക്ക് സംഭവിച്ചു പോയ അപകൃഷ്ടത എന്ന നിലയ്ക്കതിന് പരിഹാരം ഉണ്ടാക്കിയാലും, നിങ്ങളെല്ലാവരും ഐക്യതയോടുകൂടിയും സമ്പുഷ്ടിയോടുകൂടിയും സർവ അനുഗ്രഹമാകരമെന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ച സംഘടനയുണ്ടാക്കിയാലും, ആ സംഘടന ഭൂമിയിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് രക്ഷാകരമാകുമെന്ന് പ്രസിദ്ധമാകുന്നു.
ജഗതി ഭവതി നൃണാം ബുദ്ധിനാശ പ്രണാശോ ബഹുവിധ നിമിത്തോ ബുദ്ധിനാശച്ചദേശാം പരിഹരിത സമസ്താൻ ബുദ്ധിനാശശേതും നഹീതിരവരാവാ പാരതന്ത്രോപശാന്തേ.
സാധുജനങ്ങളായ സാധുജനങ്ങളായ നിങ്ങൾക്ക് ലോകത്ത് മനുഷ്യർക്ക് ഗണനീയങ്ങളായ നാശങ്ങൾ ബുദ്ധിനാശം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എല്ലാവരും ഒരുപോലെ ഐക്യമത്യേന ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും വിവിധ തരത്തിൽ വിവിധ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെല്ലാം സംഭവിച്ചു വരുന്നത്. നമ്മൾ 10 പേരൊരിടത്ത് കൂടിയാൽ 11 അഭിപ്രായക്കാരാണ്. ഈ 11 അഭിപ്രായമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഐക്യത ഇല്ലാണ്ടാക്കുന്നത്. ആ മനുഷ്യർക്ക് ബുദ്ധിനാശം പലതരം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ബുദ്ധിനാശത്തെ ഉണ്ടാക്കുന്ന എല്ലാ കാരണങ്ങളെയും ഒഴിവാക്കുവിൻ. എന്നിട്ട് അല്ലയോ സാധുശീലരായ ജനങ്ങളെ, നിങ്ങളുടെ പാരതന്ത്രത്തിന് ശാന്തി വരുത്തുവാൻ മറ്റു മാർഗം ഇല്ല തന്നെ. വേറൊരു മാർഗമൊന്നും ഇവിടെ കാണുവാൻ കഴിയുന്നില്ല.
അലം മലം അതിഖേദോരാത്മവിദ്ഭൂവബാലോ ഗുണനിതിരിഹ വഞ്ചതാം ജാതവാനിത്യവേമ സനിജഭരണകാലേ ദേവഗീഗേഷു ദാസ്യസ്യ അയമഖിലജനാനാം ഹൈന്ദവാനാം പ്രവേശം.
അല്ലയോ സാധുശീലരായ ഭക്തജനങ്ങളെ, അത്യധികമായ ദുഃഖം നിങ്ങൾ ഉൾക്കൊള്ളുന്നതായി കാണുക, അതൊട്ടും പാടില്ലാത്തതാണ്. ദുഃഖിക്കേണ്ടതായ വിഷയങ്ങളിൽ മാത്രം നിങ്ങളുടെ ഉള്ളിൽ ദുഃഖമുണ്ടാകട്ടെ. അല്ലാത്ത ദുഃഖങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഈ തിരുവിതാംകൂറിൽ ആത്മജ്ഞാനിയും ജ്ഞാനവീര്യം ദയ ഔദാര്യം മുതലായ മഹാപുരുഷ ഗുണങ്ങൾക്ക് ഇരിപ്പിടമായ ഒരു രാജകുമാരൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം അറിയുന്നുണ്ട്. ചിത്രതിരുനാളിൽ അവതരിച്ച മഹാത്മാവായ ആ ഈ രാജകുമാരൻ തന്റെ ഭരണകാലത്ത് ഹിന്ദുമത അനുയായികളായ എല്ലാ ജനങ്ങൾക്കും ദേവാലയങ്ങളിൽ പ്രവേശം നൽകും. അതാണ് ചിത്രതിരുനാൾ മഹാരാജാവ്.
ഉപരിശുഭമുഹൂർത്തേ ഭാരതം സ്യാസ്വതന്ത്രം സമമതി മധുരാവാ സർവദ സുസ്ഥിതശ്ച വ്യതിചലനമധാതോ യേന ജായേത ജാൽപം പരിഹരത സമസ്തം ദൂരദസ്തദ്വിവേകാത്.
അല്ലയോ സാധുശീലരായ ഭക്തജനങ്ങളെ, വരുംകാലത്ത് ശുഭമുഹൂർത്തത്തിൽ ഒരു ശോഭനമായ മുഹൂർത്തത്തിൽ ഭാരതം സ്വാതന്ത്ര്യ സ്വതന്ത്രമായി തീരും. നിങ്ങൾക്ക്, അതായത് ഹരിജനങ്ങൾക്ക് സമത്വബോധം കൊണ്ട് ആകർഷമായൊരു നല്ലതല്ല എല്ലാ ജീവിത മണ്ഡലങ്ങളിലും കൈവരും. അതിനുശേഷം നിങ്ങൾക്ക് ലക്തമായ നിലപാടിൽ നിന്ന് അല്പമായ വ്യതിചലനം പോലും ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും വിവേകം കൊണ്ട് ദൂരീകരിക്കാൻ എത്തിച്ചാലും.
ഗുരുവചന സുധായാം മഗ്നചിത്തോ ജനൗഹ സുഹൃതമധികമാപ്ത തത്പദാംഭോജധൂള്യ വിഹുത ബഹുവിമർശക്ഷേമതം തം നിദേശം നിഹിതമനുസരേമേത്യാസ്തയാ നർജഗാമ.
നാനാപ്രകാരത്തിലുള്ള ചർച്ചകൾ നടത്തിയവരായ ആ ജനസമൂഹം അമൃതം പോലെ ആനന്ദകരമായ ആശ്വാസകരമായ ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങളിലൊക്കെ മുഴുകിയവരായിട്ട് ആ മഹാത്മാവിന്റെ പാദപത്മങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടി കൊണ്ട് അധികമായ പുണ്യം നേടിയവരായിട്ട് നാം ക്ഷേമം നൽകുന്ന ഈ ഗുരുവരോപദേശത്തെ മാറ്റവും മുടക്കവും കൂടാതെ അനുസരിക്കണമെന്നുള്ള ഗാഠമായ നിശ്ചയത്തോടുകൂടി സദാ ഗുരുസ്മരണ നമ്മുടെ ഉള്ളിൽ നിലനിർത്തണം, ഗുരുഭക്തി നിലനിർത്തണമെന്നുള്ള ഗാഠമായ വിശ്വാസത്തോടുകൂടി അവിടെ നിന്നും പോയി.
അഥ മുനിവരസ്ത യുദ്ധം ലോകബന്ധു സുശിഷ്യാൻ അവതദഖിലവേദാ ചിന്തയം കൃത്യശേഷം അയമവസര ഏകോ വിശ്രമം വർജയിത്വാ ദുരിതമഹിതയത്നം ധർമ്മ സംസ്ഥാപനാർത്ഥം.
അനന്തരം ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളാം എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഹരിജനങ്ങൾ തിരിച്ചുപോയ ശേഷം എല്ലാവർക്കും അഭ്യുദയവും ദുഃഖശാന്തിയും ഉണ്ടാകുമാറ് വേണ്ട പ്രവർത്തനങ്ങൾ അഭ്യർത്ഥന കൂടാതെ തന്നെ നടത്തുന്നവനും ആത്മജ്ഞാനികളിൽ വെച്ച് അഗ്രേസരനുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ജീവിതത്തിൽ അവശ്യം നിർവഹിക്കപ്പെടേണ്ടതായി ശേഷിച്ചിരിക്കുന്ന കൃത്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് സ്വന്തം ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ ശിഷ്യന്മാരെ, ഇത് നമ്മുടെ കൃത്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുവാൻ സഹായകമായ ഒരു കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്രമം കൂടാതെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി യുക്തവും സമന്വിതവുമായ പ്രയത്നം കൈക്കൊണ്ടാലും. ഇത് നമ്മളോടും കൂടി ഗുരു പറയുകയാണ്. വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങികളാകരുത്. എങ്ങനെങ്കിലും പോയി നാല് കാര്യങ്ങൾ പഠിച്ച് ഗുരുദേവനെക്കുറിച്ച് പ്രചരിപ്പിക്കുവിന്.
സകലഭുവന ഭർത്താ കച്ചിദീശോസ്തി സേവ്യ വിധിവതി മഹദ്ഭീസ്താവിതാ ദേവഗേഹ അദേഹന നിഷേധോ യുജ്യതേ തത്ര ഗന്തും ഭജനമ വിവിധാദും യസ്യ കസ്യാപി ഹിന്ദു.
ശിഷ്യന്മാരായിരിക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാ ലോകങ്ങളുടെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും കാരണഭൂതനായിരിക്കുന്ന സർവജ്ഞനുമായ സർവശക്തനും സർവവ്യാപിയും സർവാത്മകനുമായ ഒരേ ഒരു ഈശ്വരൻ വിധിപ്രകാരം ആരാധ്യനാണ്. ആരാലാണോ ആരാധിക്കേണ്ടത്? അവൻ ആരാധനീയൻ തന്നെയാണ്. ശരണം പ്രാപിക്കുന്നവർക്ക് എല്ലാവിധ ഉയർച്ചയും ശ്രേയസ്സും നൽകുന്ന ആ ഭഗവാൻ തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ച് സാധിച്ച ലോകാനുഗ്രഹ തൽപരമായ മഹാത്മാക്കള് ഈശ്വര സേവ നടത്തുന്നതിനും ഈശ്വരാനുഗ്രഹം കൈവരുത്തുന്നതിനും ഈശ്വരജ്ഞാനം സമ്പാദിക്കുന്നതിനും വേണ്ടി ദേവാലയങ്ങളും ഹൈന്ദവജനങ്ങളുടെ ആവാസസ്ഥാനങ്ങളിൽ എങ്ങുമായി സംസ്ഥാപിതമായി നിലകൊള്ളുന്നു. ഈ ദേവാലയങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഈശ്വരാനുഗ്രഹവും ലോകസേവയ്ക്കായിട്ടുമാണ്. ഈ കാരണത്താൽ ദേവാലയ സ്ഥാപനങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവും ഇതാകയാൽ ആ ദേവാലയങ്ങളിൽ പ്രവേശിക്കുന്നതിനും ഈശ്വരഭജനം ചെയ്യുന്നതിനും ഒരാൾക്കും നിഷേധം പാടില്ല. നിരോധം അവിടെ ഒരു പ്രകാരത്തിലും ഉണ്ടാകരുത്.
യതിഭവതി മനുഷ്യാദേവഗേകം പ്രവേഷ്ടും ഭജനമവിവിധാദും കസ്യചിത്തർഹി സോയം സുദൃഢമധികൃതോ മി ഭാതുകർത്തും തഥായൻ നഹി ഭവതി തുജാധ്യാതം നിരുത്തും പ്രമാണം.
അല്ലേ ശിഷ്യന്മാരെ, ജാതി മതം തുടങ്ങിയ ഉപാധികൾ ഏതായാലും മനുഷ്യനായ ഒരുവന് ഈശ്വരാനാദനയ്ക്ക് സജ്ജമാക്കിയിരിക്കുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുവാനും ബുദ്ധിയും താൽപര്യവും ഉണ്ടാകുന്ന പക്ഷം ആ മനുഷ്യൻ ആ ദേവാലയത്തിൽ കടന്ന് ഈശ്വരവചനം ചെയ്യുന്നതിനും തീർച്ചയായും അധികാരിയാകുന്നു. ഈശ്വരോപാസനയ്ക്കുള്ള ഹൈന്ദവ ദേവാലയങ്ങളിൽ ഈശ്വരവിശ്വാസിയായ ഏതൊരു മനുഷ്യനും കടന്നു ചെന്ന് ആരാധിക്കുവാൻ അധികാരമുണ്ട്. ജാതി അല്ലെങ്കിൽ വർണ്ണത്തിന്റെ പേരിൽ അവനെ തടയുന്നത് നിർദോഷമായ ഒരു പ്രമാണം അതിന് നിരത്താൻ അവർക്ക് സാധിക്കുകയില്ല. ബഹുവിധ കലഹേസ്തൈർഭൂതകാലേഷു ജാതിർവിജയപരിമേയം പ്രാപ്തവെന്തോ ജനാസ്തി വിജിതജനവിഭാഗാൻ പീഡയന്തിധർമ്മം പാഠമീശോസ്ത്യധർമ്മ. അല്ലയോ ശിഷ്യന്മാരെ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതും ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടതുമുള്ളതായിരിക്കുന്ന പലവിധത്തിലുള്ള കോലാഹലങ്ങൾ, അതിനെതിരെ അപരിച്ഛേദ്യങ്ങളായ വിജയങ്ങൾ നേടിയ ജനങ്ങൾ തോറ്റ ജനവിഭാഗങ്ങളെ അപകൃഷ്ടരായി ഗണിക്കുക, ആട്ടിയകറ്റുക, അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുക, ആ നിഷേധങ്ങൾക്ക് യാതൊരു സ്ഥായിത്വവും രേഖപ്പെടുത്താതിരിക്കുക, ആ രേഖകൾക്ക് പ്രാമാണ്യം കൊടുക്കുകയും ചെയ്യുക എന്നിങ്ങനെ ചെയ്തു പോകുന്ന പലതരത്തിലുള്ള പീഡന പ്രകാരങ്ങൾ തീർച്ചയായും അധർമ്മമാകുന്നു. പരിഹരണമധർമ്മസ്യാസ്യ കർത്തവ്യമസ്മൻ ജനരിക സഫലാസ്യാത്യേന യജ്ഞേന വത്സ സമുചിതമയേഷ സ്നേഹമാർഗോ വിദർക്കോ ലസതി സവിദതോ വാസ്യവ്യതാം കാര്യസിദ്ധി. സനാതനധർമാനുയായികളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ അധർമ്മത്തിന് പരിഹാരം അവശ്യം നമുക്കുണ്ടാകേണ്ടതാണ്. അല്ലയോ വത്സന്മാരെ, അതിനുവേണ്ടി നാം ചെയ്യേണ്ടുന്ന യത്നം നമുക്ക് ജന്മസാഫല്യം തന്നെ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ഷേത്ര ദർശനം അവശ്യം വേണ്ടുന്നതാണ്. അത്യന്തം സമുചിതവും സംശയരഹിതവുമായ ഒരു സ്നേഹമാർഗം അധർമ്മ പരിഹാരത്തിനായി ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അധർമ്മത്തെ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിക്കൊണ്ട് തന്നെ സ്നേഹമാർഗത്തിലൂന്നിയ അധർമ്മ സംസ്കരണമാണ് ഗുരു അന്ന് തൊടുത്തുവിട്ടത്. നിങ്ങൾക്ക് അത്യന്തം പരിചിതമായി സത്യാഗ്രഹ സമരം സനാതനധർമ്മത്തിലേക്ക് നിലനിൽക്കുന്ന അധർമ്മങ്ങളുടെ പരിഹാരത്തിനായിക്കൊണ്ടുള്ള ഒരു നിരന്തരമായ യുദ്ധമാകുന്നു. ഗുരുവചന സമഹ സന്തോക ദീപ്താന്തരംഗു വിഹിത നദിരേ നദിരഥോദ്ധായാശ്വസന്ധ്യാമുപാസ്യ ഉടജസുമവനന്താർഭാഗ്യമേത്യ സുഹൃത്തേ നിവിടമകൃത ചർച്ചാം ശിക്ഷസംഗസുദീർഘം. ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശം ഗ്രഹിച്ച ശേഷം ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശമാകുന്ന തേജസ്സമൂഹത്തെ അജ്ഞാനന്ധകാരമാകുന്ന പ്രശോഭിക്കുന്ന അന്തരംഗങ്ങളോടുകൂടിയ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ സമൂഹം ഗുരുവിനെ നമസ്കരിച്ച ശേഷം എഴുന്നേറ്റിട്ട് സന്ധ്യോപാസനം കഴിഞ്ഞിട്ട് ആശ്രമത്തോടനുബന്ധിച്ചുള്ള പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്തെത്തിച്ചേർന്നിട്ട് തങ്ങളുടെ കൃത്യത്തെ ആസ്മാക്കി നീണ്ട ചർച്ച സാമർഥ്യപൂർവ്വം നടത്തിയുണ്ടായി. നാം എല്ലാം ഇനി ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മളെല്ലാ ശിഷ്യന്മാരും ഗുരുവിന്റെ ആജ്ഞയെ അനുസരിക്കണം. ഇത് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ ഇന്ന് നടത്തണം എന്നൊക്കെ കൂടി അവരെല്ലാവരും കൂടെ വിശദമായ ചർച്ച നടത്തി ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ പീഡിപ്പിച്ചതിന്റെ പേരിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കണം. സമമതി സുമന സമ്മേളന തത്വമേകം പ്രതിത ചരിത വാഗ്ഗാമി വ്രാത നിർലോടിതം ചേ സകലമനുജ ചിത്തക്ഷേത്ര സംരൂഢമൂലം വികസിത ദളപുഷ്പം സത്ഫലാഠ്യം ജതസ്യ. സമാന അഭിപ്രായക്കാരായ അവ പണ്ഡിതന്മാരുടെ സമ്മേളനത്തിൽ സുപ്രസിദ്ധന്മാരായ വാക്യങ്ങളുടെ ചർച്ചകൾക്ക് വിധേയമായി തീരും എങ്കിൽ അത് സകല മനുഷ്യരുടെയും ഹൃദയങ്ങളാകുന്ന ക്ഷേത്രങ്ങളിൽ വേരൂന്നിയതും ആ ക്ഷേത്രങ്ങളിൽ നിലയുറച്ച ദേശം വളർന്നു തളർത്ത് പുഷ്പിച്ചതുമായ നല്ല ഫലങ്ങളോടുകൂടിയ നിലയെ ഉത്കൃഷ്ടമാക്കി തീർക്കും. ഹൃദയമൊരു ക്ഷേത്രവും ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വൃക്ഷം പടർന്ന് പന്തലിച്ച് തണലേകി പുഷ്പലതാദികളോടുകൂടിയതാണെങ്കിൽ അനേകം പേർക്കത് ശാന്തത നൽകുന്നതായിരിക്കും. പ്രമുഖജനഗൃഹീത സദ്ഗുരുണാം നിദേശ പ്രജയോഗത അത്യതത്തത്രയത്നം വയമിക കരവാമ പ്രാപ്യനോ ദക്ഷയേകോ വദതത മഹിളാൻ താൻ രാഷ്ട്രനേതും പ്രശസ്താൻ. ഗുരുദേവൻ സമാധിയായിട്ട് എത്ര വർഷം കഴിഞ്ഞു, ഇപ്പോഴും നമ്മളൊരു യുദ്ധത്തിലാണ്. എന്തിലാണ്? ഗുരുദേവനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ സ്കൂള് തലത്തിലുള്ള പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തിട്ട് പോലും ഇപ്പോഴും അത് ഉൾപ്പെടുത്താൻ അധികാരികൾ നീണ്ട ചർച്ച തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഈ പ്രസംഗവേദികളിൽ മുഴങ്ങി നിൽക്കുന്ന വാക്കുകളല്ലാണ്ട് ഗുരുദേവനോട് ഇവർക്ക് എന്തെങ്കിലും ഒരു ആരാധനാഭാവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഈ തരണത്തിൽ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ തിരുവള്ളൂരുടെ തിരുക്കുറള് പഠിപ്പിക്കാത്ത ഒരു സ്കൂളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഏഴാം ക്ലാസ് വരെ തിരുക്കുറൾ കാണാതെ പഠിച്ച് അധ്യാപകരെ കേൾപ്പിക്കണം എല്ലാ കുട്ടികളും സ്കൂളിൽ വരുന്നത്. ഇത്ര നിർബന്ധത്തോടുകൂടി തിരുക്കുറള് അവിടെയെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ ക്ഷേത്രപ്രവേശനവും അവശജനോദ്ധാരണവും ഈ കേരളത്തിന്റെ തന്നെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തിയവനായ നാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ എത്ര വർഷം നീണ്ടിട്ട് പോലും നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ചലനമുണ്ടോ? അന്നത് ഉൾപ്പെടുത്തണമെന്ന് വെച്ചുകൊണ്ട് പ്രതികരിക്കാനുള്ള ശേഷി നട്ടല് പോലും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുക. നമ്മൾ ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ ആരെങ്കിലും അതിനെതിരെ മുന്നിട്ടിറങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സ്കൂള് തലത്തിൽ നാരായണ ഗുരുദേവനെക്കുറിച്ച് പഠിപ്പിക്കുവാനുള്ള പുസ്തകം ഇറങ്ങിയേനെ. ഏതോ ഒരു പുസ്തകം ഏതോ ഒരാള് ചെമ്പഴന്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്നിട്ട് ഗുരുദേവനെ വികൃതമാക്കി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ട് പോലും നമ്മൾ ആരും അത് വാങ്ങിച്ചു വായിക്കാനല്ലാണ്ട് പ്രതികരിക്കാൻ നട്ടലില്ലാത്ത ഒരു വർഗമായി മാറി. പഴയ കാലത്ത് ഈ അവശ ജനങ്ങൾ കാണിച്ചിരുന്ന ചങ്കൂറ്റവും തന്റേടവുമാണ് ഇവിടെ നേടിയെടുത്തതെല്ലാമെങ്കിൽ ഇന്ന് അതെല്ലാം പോയൊരു സമൂഹമായി സ്വാർത്ഥമതികളായി നമ്മൾ തീർന്നു എന്നുള്ളതാണ് ഈ ഗ്രന്ഥപാരായണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകാനുഗ്രഹ തൽപരനും മഹാത്മാക്കളുമായ ലോകഗുരുക്കന്മാരുടെ പ്രമുഖജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന ഉപദേശം പ്രചുരപ്രചാരം നേടുമെന്നുള്ളതുകൊണ്ട് തന്നെ ശ്രീനാരായണ ധർമ്മങ്ങൾക്ക് പ്രചുരപ്രചാരം സിദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അത്തരം പ്രയത്നം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മിൽ സമർത്ഥനായ ഒരുവൻ അഖില ഭാരത പ്രശസ്തി നേടിയിട്ടുള്ള രാഷ്ട്ര നേതാക്കൾ മുഴുവൻ സമ്മേളിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെത്തി അവരോട് ശ്രീനാരായണ ധർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയട്ടെ എന്ന് തീരുമാനം ഇവരെല്ലാവരും കൂടെ ചേർന്ന് എടുത്തു. നിഗമമനുസൃത്യ പ്രസ്തുതേ തസ്സഭായാം പടുമതിരതോ ടി കെ മാധവോ വാഗ്മുഖ്യ സർവസമിതി ലംഘ്യ ശ്രീമദ സഖ്യസാനോ നഗമതി വിനീതോ ഭാരതീയാധിവേശം. ആലോചനകൾക്കും തീരുമാനങ്ങൾക്ക് ശേഷം ദീർഘദർശന സാമർഥ്യമുള്ളവനും മിതവും സാരവുമായ രീതിയിൽ പ്രഭാഷണം ചെയ്യുവാൻ കഴിവുള്ളവനും ആദരണീയരായ ജനങ്ങളെ ആദരിക്കുന്ന കാര്യത്തിൽ അദ്വിതീയനുമായ ടി കെ മാധവൻ അവർക്ക് ശിഷ്യന്മാരുടെ ആലോചന സഭയിൽ അംഗീകരിക്കപ്പെട്ട ഒരു തീരുമാനമനുസരിച്ച് പ്രകൃതി സൗന്ദര്യവും സമ്പൽ സമൃദ്ധിയും കലർന്ന സഖ്യസാന പ്രദേശങ്ങളെ കടന്നിട്ട് ഉത്തര ഭാരതത്തിൽ ഗോഗാനദിയിൽ കടന്നുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാർഷിക സമ്മേളനത്തിൽ അതിവേഗം എത്തിച്ചേർന്നു. അന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ കൂടിയ സന്യാസിമാരുടെയും ഗൃഹസ്ഥന്മാരുടെയും സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കേരള ജനത അനുഭവിക്കുന്ന അവശത നിറഞ്ഞ കാര്യങ്ങളെ വഴി നടക്കുക, ക്ഷേത്ര ദർശനം തുടങ്ങിയ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് കരുത്തനായ വാഗ്മിയായ ടി കെ മാധവനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിലേക്ക് അയക്കുകയുണ്ടായി. സുഹൃതിജനവരാണാം ജന്മഭൂവി സ്വതന്ത്രാം ജഗതി സപതി കർത്തും ഹാത്തവ കുറുവതാം സഹസിമഗതി ധന്യ കേരളീയാഭിശപ്ത സ്ഥിതിമതി കഠിനാം താം വർണ്ണയാമാസ കൃഷ്ണാം. സുഹൃതികളെ വെച്ച് അഗ്രേസരനായ ടി കെ മാധവൻ ജന്മഭൂമിയായ ഭാരതത്തെ ഈ ലോകത്ത് അതിവേഗം സ്വതന്ത്ര രാഷ്ട്രമാക്കി തീർക്കാൻ ആരിലും അത്ഭുതാരങ്ങൾ ജനിപ്പിക്കുമാറ് തപസ് ചെയ്തുകൊണ്ടിരുന്ന ഈ സുഹൃതികളായ ജനനേക്കാങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന മഹാസദസ്സിൽ അതിഭയങ്കരങ്ങളും കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ അസമത്വങ്ങളെയും പീഡനങ്ങളെയും കലർന്ന സ്ഥിതിവിശേഷത്തെ ഉള്ളവണ്ണം വിശദമായി വർണ്ണിച്ചു കേൾപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. സമമമല ചിദാനന്ദൈകരൂപേ മഹേഷേ വിലസി സകല പ്രാണ്യന്തരംഗേഷു മർത്യ കഥമൈ പരമർത്ഥേർ നിന്ദ്യതേ നിന്ദകാസ്തേ കഥമിക മനുജാസ്ഥാനപൃച്ഛസയുദ്ധം. ശുദ്ധസ്വരൂപനും സച്ചിദാനന്ദരൂപനുമായ പരമേശ്വരൻ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ ഒരേ അളവിൽ നിത്യമായും സത്യമായും പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അന്യ മനുഷ്യൻ നിന്ന് എങ്ങനെയാണ് നിന്ദിക്കപ്പെടുക? അത് ആരവതരിപ്പിക്കുന്നതാണ്? ടി കെ മാധവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയല്ല, മറ്റ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണത്. ഈ സത്യമായും ലസ്യുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവനായ ഈശ്വരൻ ഒരേ അളവിൽ എല്ലാവരുടെ ഉള്ളിൽ നിത്യവും സത്യസ്വരൂപനുമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനിൽ നിന്ന് നിന്ദിക്കപ്പെടുക? സ്വന്തം സഹജാതരായ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നിന്ദിക്കുന്ന ഈ കൂട്ടർ ഹൈന്ദവ വൈദിക സനാതന സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ എങ്ങനെ ഹൈന്ദവ മത സിദ്ധാന്തമനുസരിച്ച് വിവേകിയായ മനുഷ്യരായിത്തീരും? ഇപ്രകാരം പ്രഭാഷകനായ ടി കെ മാധവൻ അവർക്ക് സദസ്സിലുണ്ടായിരുന്ന ഭാരതീയ നേതാക്കളോട് ചോദിച്ചു. വയമിക സയതനം ഭോ കുർമകേ മാതൃഭൂമി ത്രിപുര വികരണീർഹ പാരതന്ത്ര്യം നിഗന്തും സ്ഥിതിവതി ദുസ്സജീവേ പാരതന്ത്രസ്യ ഹേതോ കഥമേ സബലസ്യാദസ്മദീയ സയത്നാം. അല്ലയോ, ഭാരതത്തിന്റെ സാമാജികരായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന നേതാക്കന്മാരെ, ഈ ഭാരതത്തിൽ മാതൃഭൂമി സർവ എല്ലായിടത്തും മാതൃഭൂമിയായ ഭാരതത്തിന്റെ പാരതന്ത്ര്യം നശിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ദുഃഖം സഹിച്ചും പ്രയത്നം ചെയ്തു പോരുന്ന അല്ലയോ ബഹുമാനീതെ? പാരതന്ത്ര്യത്തിന്റെ കാരണം സജീവമായി നിൽക്കുമ്പോൾ ആകട്ടെ, പാരതന്ത്ര്യ പരിഹാരത്തിനായി നാം കൈക്കൊള്ളുന്ന പ്രയത്നം എങ്ങനെ സഫലമായിത്തീരും? സ്ഫൃടമിതമനൈക്യം ജാതിഭേദാതിജന്യം ചിരമിക സുവിരൂഢം ദുർബലാനശ്ചകാര അകകതതുപജീവ്യ പ്രേക്ഷക ശത്രുവോസ്മാൻ നിഖില കുടില തന്ത്രേര സ്വതന്ത്രാൻ വിദ്യാനോ. അല്ലയോ മാന്യരെ, ഈ ഭാരതഭൂമിയിലെ വളരെക്കാലം പരമ്പരയായി നിലനിൽക്കുന്ന ജാതിഭേദം, മതഭേദം, ഈശ്വരഭേദം എന്നിവ കൊണ്ട് വളരെയധികം തെറ്റിദ്ധാരണയിൽ നിന്നും ശക്തിയേറിയ അനൈക്യം നമ്മെ ദുർബലരാക്കി തീർത്തിരിക്കുന്നു. ഇത് കണ്ട്, ഈ പരസ്പര ഭിന്നതയെ കണ്ടിട്ട്, ഈ അനൈക്യത്തെ ഉപജീവിച്ചിട്ട് എന്തു ചെയ്തു? എല്ലാ കുടിലതന്ത്രങ്ങളും ഉപയോഗിച്ച് നമ്മെ അങ്ങനെ അസന്ധ്രന്മാരാക്കി തീർത്തു വിദേശികൾ. ആ കഥകളെയും അവയുടെ കാരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ദുഃഖകരമായ ഒരു കാര്യമാണെന്ന് ആര്യ പറഞ്ഞു? ടി കെ മാധവൻ പറഞ്ഞു. ജ്വലതി സതി നിദാനേ രോഗശാന്തി കുതസ്യ കുതേഹ ബലഹാനോ ന സ്വതന്ത്രത്വ സിദ്ധി അഹമധിക വിനീത പ്രാർത്ഥേവേ സമസ്താന വിഷയമിവാദിത്യ പ്രേഷ്ഠ ചർച്ചാം വിധാതും. അല്ലയോ മാന്യരായിരിക്കുന്ന സുഹൃതി ജനങ്ങളെ, രോഗത്തെ ഉൽപ്പാദിപ്പിച്ച ആദി കാരണങ്ങൾ സജീവമായി നിൽക്കെ എങ്ങനെ രോഗശാന്തിയുണ്ടാകും? രോഗം നമുക്ക് ഉള്ളിലുള്ളതാണെങ്കിൽ പുറമെ ലേപനം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എണ്ണ തൈലാദികൾ പുറമെ ലേപനം ചെയ്യുന്നത് പുറമേയുള്ള രോഗങ്ങൾക്കും ബാധകമാണ്. പക്ഷെ ഉള്ളിൽ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന രോഗങ്ങൾക്ക് എങ്ങനെയാണ് അത് നിലനിൽക്കെ രോഗശാന്തി ഉണ്ടാകുക? ഈ ഭാരതത്തിലെ ജാതിഭേദബുദ്ധിയും മതഭേദബുദ്ധിയും നിമിത്തം ഉച്ചനീച ഭാവബുദ്ധിയും പരസ്പര ദേവവും ഐക്യമില്ലായ്മയും ഉണ്ടായി. അതുവഴി ശക്തിക്ഷയം സംഭവിച്ചിരിക്കുമ്പോൾ നമുക്കെങ്ങനെ സ്വാതന്ത്ര്യമുണ്ടാവും? അല്ലയോ സദസ്യരെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ചേർന്ന് ഈ വിഷയത്തെപ്പറ്റി പഠിച്ച ശേഷം ഏറ്റവും ഉദാത്തവും സമഗ്രവുമായ ഒരു ചർച്ച നടത്തണമെന്ന് ഞാൻ അത്യധികം വിനയത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ അനുചിത ബഹുധർമാൻ കേരളാൻ ഭ്രാന്തശാല കഥേതി ബുധലോകസ്തത്ര നസ്രൗതമാർഗ ഗമനമവിനിരുദ്ധം ദേവഗേഗോപകണ്ഠേ പതിസഹജനരാണാം ദുർവിനീതൈർമനീഷൈഃ. അല്ലയോ ബഹുമാന്യരെ, പണ്ഡിതന്മാരെ, ഈ ടി കെ മാധവൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന പരമഹംസദേവനാൽ പ്രേരിതനായിട്ടാണ് ഈ ലോകമഹാസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അശാസ്ത്രീയങ്ങളായ ഒറ്റനേകം അനാചാരങ്ങൾ നടമാടുന്ന കേരളത്തെ ഭ്രാന്താലയം എന്ന് പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞു, അതിന്നും പറഞ്ഞു പോരുന്നു. ആ കേരളത്തിൽ ഹിന്ദുമതത്തിന്റെ മുഖ്യ പ്രമാണമായ ശ്രുതികൾ വിധിച്ചിട്ടുള്ളത് ധർമ്മങ്ങളൊന്നും കാണുന്നില്ലാത്തതുപോലെയാണ്. ആ കേരളത്തിൽ വൈദികമാനികളെന്നും അവൈദികന്മാരെന്നും കൽപ്പിതമായ ചില സ്വതന്ത്ര സ്മൃതികളെ അവലംബിച്ചുകൊണ്ട് ദേവാലയത്തിനടുത്തുള്ള വഴികളിൽ കൂടി സ്വന്തം ഹിന്ദു സഹോദരന്മാർക്ക് സഞ്ചരിക്കാൻ പോലും പാടില്ലാത്ത വിധം നിരോധം ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ ഏറ്റവും സ്വാതന്ത്ര്യം നേടേണ്ടത് നമ്മുടെ രാജ്യത്ത് കുത്തക വാഴുന്ന ഈ സ്വഭാവങ്ങൾക്കെതിരെയല്ലേ എന്ന് ആദ്യം ആരി ചോദിച്ച് ടി കെ മാധവൻ. അതിനുശേഷം വിദേശികളെ ഓടിക്കാമെന്നായി. ബലമവല ജനാനാം ഭൂമിപാലോ ജഗത്യാ ഇതി ബുധവചനം നോ നാർത്ഥവത്തത്ര കിഞ്ച ദ്വിജമതമവലംബ്യ വ്യാകൃതം രാജ്യഭാരം ദദൈ നൃപാലോ ദണ്ഡക കേവലം ന. അല്ലയോ മാന്യരെ, ലോകത്ത് എല്ലാ ജനങ്ങൾക്കും ബലം രാജാവാകുന്നു എന്ന പണ്ഡിതാഭിപ്രായം ആ കേരളത്തിൽ അല്പം പോലും അർത്ഥവത്തായിരിക്കുന്നില്ല. എല്ലാ രാജ്യവും ഭരിക്കുന്ന രാജാക്കന്മാരാണ് ആ രാജ്യത്തിന്റെ ബലമെങ്കിൽ കേരളത്തിൽ അത് നേരെ വിപരീതമാണ്. അല്പം പോലും അർത്ഥവത്തായിരിക്കുന്നില്ല ആ കേരളത്തിൽ ഭരണകർത്താക്കൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരെന്ന ത്രൈവർണീയന്മാരുടെ അഭിപ്രായമനുസരിച്ച് രാജ്യഭരണം നടത്തുക മാത്രമാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ദണ്ഡിക്കുന്നവരായി മാർത്തം തീർന്നിരിക്കുന്നു അവിടെയുള്ള ത്രൈവർണികർ. വിരസതി ഗുരു തസ്മാ നായക ശ്രൗതധർമ്മ സ്ഥിതി മിക ഭൂമികർത്തും സുസ്ഥിരാമാത്ത ജന്മ വിദിത സകല വേദ്യോ മധ്യവർഗസ്യ ജാതി കഥേതി ദൃഢമേകാം വാക്യയുക്തി പ്രമാണൈഹി. അല്ലയോ ബഹുമാന്യരെ, ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ സമന്മാരാണെന്നും എല്ലാവർക്കും പൊതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒന്ന് മാത്രമേ ഒരുതവന് അഭ്യുദയകരമായി തീരുകയുള്ളൂ എന്നുള്ള വിളംബരം ചെയ്യുന്ന നമ്മുടെ ശ്രുതികളും വേദങ്ങളുമെല്ലാം നിലനിൽപ്പിന് ഉറപ്പുവരുത്തി തരുന്നുണ്ടെങ്കിൽ കൂടിയും അവതാരം കൈക്കൊണ്ടവനും അറിയേണ്ടത് മുഴുവൻ സ്വാധ്യായം തപസ്സുകൊണ്ട് അറിഞ്ഞവനുമായ ഞങ്ങളെ നയിക്കുന്നവനുമായ കേരളത്തിലെ ശ്രീനാരായണ പരമഹംസദേവനായ ഞങ്ങളുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യവർഗത്തിന്റെ ജാതി മനുഷ്യത്വമായ ഒന്നു മാത്രമാണെന്ന ശബ്ദം ഉച്ചൈസ്തരം ശിവഗിരിയിലിരുന്നു കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തിന്റെ പ്രമാണങ്ങൾ കൊണ്ട് ആർക്കും സംശയരഹിതമായ ബോധമുണ്ടാകുമാറ് അവിടുന്ന് പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്താ, മനുഷ്യർക്ക് മുഴുവൻ മനുഷ്യത്വമാണ് ജാതി. ഹൃതമിതമുപമൃത്യസ്വാർത്ഥ താൽപര്യമഗ്ന സ്മൃതിവചസി നിവിഷ്ടത്തന്നുദേവന്നഭേദം ഭയതമിവ ധർമ്മം സ്നേഹതത്രേ നിഗന്തും സവതികൃതപദസ്മോ ദീയതാമഭ്യനജ്ഞാം. അല്ലയോ മാന്യന്മാരെ, തൻകാര്യം ഏതു വിധത്തിലെങ്കിലും നേടണമെന്ന് അതിതാൽപര്യത്തിൽ മുഴുകി നിൽക്കുന്ന സ്വാർത്ഥബുദ്ധികളായ പണ്ഡിതന്മന്യന്മാരായിരിക്കുന്ന ജനങ്ങൾ സ്വതന്ത്രങ്ങളും വേദാനുസാരവും ഇല്ലാത്തതുമായ ചില സ്മൃതികളിലെ സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായ അവർ ചിലർ ഈ സത്യത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ സ്വാധ്യായവും തപസ്സും കൊണ്ട് സാൽക്കരിച്ച മനുഷ്യർ മനുഷ്യത്വമെന്ന ഒരേ ജാതിയിൽപ്പെട്ടവരാകുന്നു എന്ന്, എല്ലാ മനുഷ്യരിലും ഈശ്വരൻ ഒരേ അളവിൽ പ്രകാശിക്കുന്നു എന്നുമുള്ള, യഥാർത്ഥ മനുഷ്യൻ മനുഷ്യൻ തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്നുള്ള സത്യത്തെ ദുർവ്യാഖ്യാനം കൊണ്ടും മറ്റും അന്യതാകരിച്ച് വർണ്ണഭേദത്തെ ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് ഉച്ചനീചഭാവമുള്ള അനേകം വർണ്ണങ്ങളിൽപ്പെട്ടവരാകുന്നെന്ന് നിലവരുത്തുന്നു. ലോകാനുഗ്രഹ തൽപരനായ ശ്രീനാരായണ ഗുരുദേവനെ അനുഗമിക്കുന്ന ഞങ്ങളാകട്ടെ ഭരണാധികാരികളുടെ പിൻബലത്തോടുകൂടി നിൽക്കുന്നതും അനേകം ശതാബ്ദങ്ങളായി തുടർന്നു വരുന്നതും അനേകം കോടി മനുഷ്യരുടെ അവകാശങ്ങളെ നിഹനിക്കുന്നതുമായ സ്മരണ മാത്രയിൽ തന്നെ ഞങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന വർണ്ണഭേദത്തെയും ജാതിഭേദത്തെയും അവയെ പുരസ്കരിച്ചുള്ള ആചാരങ്ങളെയും സ്നേഹപ്രധാനങ്ങളായ ഉപായങ്ങളുകൊണ്ട് ഉടനെ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ കാര്യം നിർവഹിക്കുന്നതിന് നിങ്ങൾ ഞങ്ങളെ അനുമതി തന്നാലും എന്ന് ടി കെ മാധവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതി സുവിജമുക്ത്വാ ശ്രീഗുരോർധർമ്മഭൂതം ബിരദമതിപടും തം സഭ്യവർഗോഭ്യനന്ദത് ഹൃദഹിതമിതവാചം വാഗ്മിനാം സർവലോകേ ജഗതീവശകസ്യാദന്തരാതത്രമന്യം. ശ്രീനാരായണ ഗുരുവിന്റെ വർണ്ണവ്യവസ്ഥയും തജ്ജന്യങ്ങളായ ഭേദബുദ്ധിയും ഉച്ചനീചഭാവവും അധർമ്മങ്ങളാണെന്ന ശാസ്ത്രീയങ്ങളും വ്യക്തങ്ങളുമായ യുക്തിയുടെ വിളിച്ച് വിശദീകരിച്ച ശേഷം വിരമിച്ച അത്യന്തം സമർത്ഥനും ധർമ്മദൂതനുമായ ടി കെ മാധവൻ അവരുടെ അഭിനന്ദിച്ച് ലോകത്തുള്ള എല്ലാ ജനങ്ങളും സത്യമായും പ്രിയങ്കരമായും മിതമായും പ്രഭാഷണം ചെയ്യുന്ന വാക്മികൾക്ക് മറ്റ് തന്ത്രം കൂടാതെ തന്നെ വശപ്പെട്ടവരായിത്തീരുമെന്നുള്ള പ്രസിദ്ധ കാര്യം അവിടെ പറയപ്പെട്ടെന്ന് പറഞ്ഞാൽ ടി കെ മാധവന്റെ പ്രഭാഷണം കേട്ടിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലുണ്ടായിരുന്നവരെല്ലാം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അതിനെ പിന്താങ്ങിക്കൊണ്ട് ഖരഘോഷം മുഴക്കി. കുരുതസമരമാര്യം സത്യസംസ്ഥാപനാർത്ഥം വയമിത സഹായ ശ്യാമപാഠം സുജഘ ഇതി സദലോധീരദേശാഭിമാനി പർവരമോവജോൻ നേതൃമുഖ്യാ മഹാന്താം. ധർമ്മസംസ്ഥാപന സത്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ മതത്തിന്റെ മുഖ്യപ്രമാണമായ വേദങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് സത്യം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി സർവ്വജനങ്ങളെയും ബഹുമാനിക്കുകയും നിർദോഷമായ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ചെയ്താലും ഞങ്ങളാകട്ടെ നിങ്ങൾ ആരംഭിച്ചു നടത്തുന്ന ഈ സത്യാഗ്രഹ സമരത്തിൽ വേണ്ടുന്ന സജ്ജീകരണങ്ങളോട് സഹായകന്മാരായി തീർച്ചയായും ഉണ്ടായിരിക്കുന്ന ഇപ്രകാരമുള്ള ധീരദേശാഭിമാനിയായ ടി കെ മാധവനവരോട് ഏകകണ്ഠേന ഭാരതത്തിലെ എല്ലാ ജനങ്ങളും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് സംവദിക്കുകയുണ്ടായി. സത്യാഗ്രഹം നടത്തുക ക്ഷേത്രത്തിൽ പ്രവേശനം മറ്റുമൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അത പുനരനവദ്യം ഹൃദ്യമാവേദ്യ ദൗത്യം ശ്രുതി വിവിധ നിർദ്ദേശോ ഗാന്ധി ദേവാദികാസ മതവിധ സമർത്ഥശ്വാശുവൈക്യാഭിധാനം ശിവനിലയം നിലയിനമാപ്ത ആരബ്ധവാൻ ധർമ്മയുദ്ധം. ഭാരത മഹാജനസഭയുടെ വാർഷികത്തിൽ പങ്കെടുത്ത ടി കെ മാധവനവർകളും നടത്തിയ അഭിജ്ഞന്മാരും വിവേകികളുമായിരിക്കുന്ന സദസ്സരുടെ ഹൃദയത്തെ അപഹരിച്ചുകൊണ്ട് ശാസ്ത്രീയമായ യുക്തിപ്രവാഹ പ്രതിപാദനം കൊണ്ട് നിർദോഷമായ രീതിയിൽ തന്റെ ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് അവിടെ അറിയിച്ച വിഷയങ്ങളെക്കുറിച്ച് കേട്ടിട്ട് മഹാത്മാഗാന്ധിയുടെ സന്നിധിയിൽ നിന്നും സഞ്ചാര സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി കേരളത്തിലെ വൈക്യം ക്ഷേത്രത്തിൽ നടത്തപ്പെടേണ്ട സത്യാഗ്രഹ സമരത്തെക്കുറിച്ച് പല ഉപദേശങ്ങളും കേൾക്കുവാനും കൂടുവാനും വിവേക വിജ്ഞാനങ്ങൾ ആർജിക്കുവാനും കഴിഞ്ഞവനായിട്ട് വൈക്കം ശിവക്ഷേത്ര സന്നിധിയിൽ അതിവേഗം എത്തിച്ചേർന്നു. ആരാണ്? ടി കെ മാധവൻ. ഭുവിവിധതമധർമ്മം ജാതിജം സംവിവേത്തും സമരമമരനദ്യം ശാസ്ത്രശൂന്യം നവീനം ശിവനിലയന മുഖ്യേ വൈക്യസത്യേതുവഞ്ച പ്രചലതി സവതീത്ഥം പ്രാസരസപ്രവർത്തി. തിരുവിതാംകൂർ എന്ന നാട്യരാജ്യത്ത് ഭൂലോകമെങ്ങും പരന്നു നിൽക്കുന്ന ജാതി നിമിത്തം ഉണ്ടായിട്ടുള്ള അധർമ്മത്തെ നിശേഷം നിഹരിക്കുന്നതിന് വേണ്ടി പുതിയതായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും ആയുധങ്ങളുടെ ബന്ധമേതുമില്ലാത്തതും ദേവന്മാരാൽ പോലും അഭിനന്ദിക്കപ്പെടുന്നതുമായ യുദ്ധം. അതിപാവനമായി ശിവക്ഷേത്രം കൊണ്ട് വിശ്വപ്രസിദ്ധമായി വിലസുന്ന വൈക്യമെന്ന ദേശത്ത് പെട്ടെന്ന് തന്നെ രൂപം കൊണ്ടു. ഇപ്രകാര ആ വാർത്ത ലോകമെങ്ങും പരന്നു. കേരളമൊട്ടാകെ ജനങ്ങളിലേക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തിനുള്ള സത്യാഗ്രഹം ആരംഭിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും പരന്നു. തദനു തദയിതസ്തേ സ്ത്രീഗുരോ ശിഷ്യമുഖ്യ കൃതപരിഹര ബദ്ധാ തക്ഷണം തത്ര ഗത്വാ സമ്മതി വിവേ ശ്രീകാന്തി ശിഷ്യ സമേത സമരമധികധീഷ്ണാം ചക്രിരേ ചക്രതുല്യ. സമരം ആരംഭിച്ചതിൽ പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ ചക്രായുധനായ വിഷ്ണു ഭഗവാനെ പോലെ പ്രഗത്ഭരായ ആ ശിഷ്യ പ്രമുഖന്മാർ വേണ്ട ഒരുക്കങ്ങളോടുകൂടിയവരായിട്ട് അതേ സമയത്ത് തന്നെ വിളംബ ഏതും കൂടാതെ തന്നെ അതാത് ദേശങ്ങളിൽ നിന്നും വൈക്കത്തെത്തിച്ചേർന്നിട്ട് സമാനമായ അഭിപ്രായം, സമാനമായ ത്യാഗശീലം, സമാനമായ വീര്യം എന്നിവയോടുകൂടി ഗാന്ധി ശിഷ്യന്മാരോട് ഒത്തിടങ്ങി ആരംഭിക്കപ്പെട്ട സത്യാഗ്രഹ സമരം അജയ്യമായ നിലയിൽ നടത്തി തുടങ്ങി. ഗുരുദേവനോട് ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരുദേവൻ ഒരു ശിഷ്യനോട് പറഞ്ഞു, നമുക്കൊരു വടിയുടെ ആവശ്യമുണ്ട് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത്. അപ്പോ ശിഷ്യൻ ചോദിച്ചു, എന്തിനാ? അവരെ തല്ലാനാണോ? ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുന്നവരെ തല്ലാനാണോ? അതിനല്ല, പിന്നെന്താ, നാമായിട്ടാണല്ലോ ഇതെല്ലാം തുടങ്ങി വെച്ച്. ഇനി അവരെങ്ങാണോ നമ്മെ തല്ലാൻ വന്ന വടി അന്വേഷിച്ചു പോകണ്ടല്ലോ, നാം കൊടുക്ക അവർക്കൊരു വടി എന്ന് പറഞ്ഞ വൈക്കം സത്യാഗ്രഹ സമയത്ത് വൈക്കക്ഷേത്രത്തിന്റെ ചുറ്റിനും നാടിന്റെ നാനാഭാഗത്തുനിന്നും ആളുകളെ ഇളക്കി വിടുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും അതിന്റെ വിജയം കൈവരിക്കുന്നതിനുമായിട്ട് ഗുരുദേവനുള്ള പങ്ക് നിസ്തുലമായിരുന്നു. അതാണ് ടി കെ മാധവന്റെ രൂപത്തിൽ അങ്ങ് ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ചത്. അപ്പോഴാണ് ഗുരു ഇത് പറഞ്ഞത്, വടി, നമുക്കൊരു വടി ആവശ്യമാണെന്നുള്ളത്. അപ്പോ ഒരു ശിഷ്യൻ പറഞ്ഞു, ഈ ഇംഗ്ലീഷുകാരെ കൂടെ ഓടിക്കാൻ ഭാരതീയർ തീരുമാനിച്ചാൽ നടക്കില്ലേ? ഭാരതീയരെല്ലാവരും കൂടെ തുപ്പിയാ തുപ്പലിൽ മുങ്ങിച്ചാകാനല്ലേ ഉള്ളൂ ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അവരെ കാണുമ്പോൾ നമുക്ക് വായി തുപ്പലുണ്ടാകില്ലല്ലോ എന്നും പറഞ്ഞു. അത്ര പേടിയാണ് നമുക്കെല്ലാം. ശിവനുദ നദിമഗ്നാം ദേവഗേഗോപകണ്ഠേ പതിഗമന വിധനേ ബദ്ധകക്ഷാൻ സുശാന്താൻ മഞ്ജപരിവൃടാൻ താൻ രാജഭൃത്യാനുയാത പ്രതിപട ജനവൃദ്ധോ മർദ്ദയാമാസമാന്യൻ. പോലീസുകാരുടെ അകമ്പടിയോടി നിലയുറപ്പിച്ച് എതിരാളികളുടെ പടയാളികളുടെ കൂട്ടം ദേവാലയത്തിനടുത്തുള്ള വഴിയിൽ സഞ്ചരിക്കാൻ ഒരുങ്ങിയവരും അത്യന്തം ശാന്തന്മാരും ശിവനെ സ്തുതിക്കുന്നതിലും നമസ്കരിക്കുന്നതിലും മുഴുകിയവരുമായിരിക്കുന്ന മനുഷ്യശ്രേഷ്ഠന്മാരായ ആ മാന്യന്മാരെ മർദ്ദിക്കുകയുണ്ടായി. സുജനൈക സവർണാവർണ ഭേദം വിനാദം ഭയതമിമധർമ്മം രുദ്ധകാമോ ബിഭൂവ ജ്വലിദേവദേവാഗ്നികാലനാന്തം നിദാഹേ ഗതബഹുജനരോക്ഷാകമ്പയാമാസ. രാഷ്ട്രം ഇവിടെ പറയുകയാണ്, ഈ സത്യാഗ്രഹ സമരത്തിൽ നല്ലവരായ എല്ലാവരും സവർണർ അവർണരെന്ന ഭേദം കൂടാതെ ഇതിൽ സവർണന്മാരും പങ്കെടുത്തു എന്നുള്ളതാണ്. അന്തഛിദ്രങ്ങൾ വഴി നാട്ടുകാർക്ക് മഹാദുരിതം ഉണ്ടാക്കാൻ പോകുന്ന പോലീസ് സഹമ്പടിയോടുകൂടി നടത്തുന്ന ആ ധർമ്മപടമർദ്ദനത്തെ തടയുവാൻ തൽപരരായിത്തീർന്ന ഗ്രീഷ്മകാലത്ത് കത്തിപ്പടരുന്ന കാട്ടുതീ കാടുകളെ എന്ന പോലെ ബഹുജനങ്ങളുടെ കോപം രാഷ്ട്രത്തെ വിറകൊള്ളിച്ചു. ഈ അവസ്ഥ ദുഃഖമയമായി തീർന്നു. പ്രകൃതിരവി വിഷണ്ണ ശോകരോഷാവിദത്ത നയന ജലമവർഷദൃഷ്ടിപാദച്ഛലേന മലിനതരമധർമ്മം സോടുമേതം ന ശക്നോക്യഹമിതി പദപ പതിതാ ഭൂത്വാഞ്ചിഭൂരപ്സുദൂർണ. അധർമ്മിഷ്ടരായ ധർമ്മിഷ്ഠന്മാരെ മർദ്ദിക്കുന്നത് കണ്ടത് നിമിത്തമുണ്ടായ ശോകം കൊണ്ട് ധർമ്മനിഷ്ഠരായ ആളുകളെ അധർമ്മന്മാര് മർദ്ദിക്കുന്നത് കണ്ടിട്ട് കോപം കൊണ്ട് വല്ലായ്മ പൂണ്ട പ്രകൃതിയും ഇതികത്തവീതാമൂഠയായിട്ട് മഴ പെയ്യുക എന്ന വാചേന കണ്ണുനീർ വർഷിച്ചു. പ്രകൃതി പോലും എന്ത് ചെയ്തു? കണ്ണുനീർ ഒഴിച്ചു. ഞാൻ ഏറ്റവും മലിനമായി അധർമ്മം സഹിക്കാൻ ശക്തിയല്ല എന്ന ബോധം ഉൾക്കൊണ്ട് വേഗം വെള്ളത്തിൽ മുഴുകിയുണ്ടായി. ആരാണ്? പ്രകൃതി. അത്രയ്ക്ക് പീഡനങ്ങൾ സവർണരിൽ നിന്ന് മറ്റ് സവർണരും അവർണരുമായ ജനസമൂഹം ഏറ്റുവാങ്ങി. അതിബലമമിതം തത്താമസം സാധ്യാനം വിദശരവിശാഖ്യാത ശിക്ഷാഗ്നിമാവ ആണാം ദുരിതശതമവാച്യം ഹക്കരോതീതി വാർത്ത ദ്രുതമനേ ദൃഷീന്ദ്രം ശ്രീഗുരും വൈക്യദേശം. അത് അസംഖ്യം ദുഷ്ടപ്രകൃതികളായ എതിരാളികൾ തങ്ങളുടെ ലോകാനുഗ്രഹപരങ്ങളായ പ്രവർത്തനം മൂലം വിശ്വവിഖ്യാതി ആർജിച്ചിട്ടുള്ള ശിഷ്യപ്രമുഖന്മാർക്ക് വർണ്ണിക്കാനാവാത്ത അനേകം ദുഃഖങ്ങളും നിർദ്ദയവും വരുത്തിക്കൂട്ടുന്നതിനുള്ള വൃത്താന്തം ആത്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുവിനെ വൈക്യത്തേക്ക് അതിവേഗം എത്തിക്കുകയുണ്ടായി. സകല സമസുഖയച്ചോ സർവ ലോകാർത്ഥിഹം അഭിനവജിജിനദേവ ശ്രീഗുരു സന്നികൃഷ്ടേ ഉദയഗിരിമുപേദേ ലോകബന്ധോത്തമോവ ജനമനസിനിവിഷ്ടം ദേശജാതം വിനഷ്ടം. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ സുഖവും ശാന്തിയും വരണമെന്ന് ആഗ്രഹിക്കുന്നവനും എല്ലാ ജനങ്ങളുടെയും ദുഃഖം ശമിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ശീലത്തോടുകൂടിയവനുമായ അഭിനവബുദ്ധനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വൈക്കത്ത് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്ന സങ്കേതത്തിൽ എത്തിയപ്പോഴേക്കും സൂര്യഭഗവാൻ ഉദയാദിസംഗം പ്രാപിച്ചു കഴിയുന്ന പോലെ ഇരുട്ടെന്ന പോലെ വൈക്കത്ത് സത്യാഗ്രഹ സമരത്തിന് എതിരായി നിന്നിരുന്ന ജനങ്ങളുടെ മനസ്സിൽ കൊടികൊണ്ടിരുന്ന വിദ്വേഷങ്ങളെല്ലാം ഒന്നായി ഇല്ലാതായി തീർന്നു. തന്റെ ശിഷ്യന്മാരെയെല്ലാം മറ്റുള്ളവരെല്ലാം മർദ്ദിച്ചു എന്ന് കേട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിക്കുകയും അവിടെ വിദ്വേഷാന്തരീക്ഷം സൃഷ്ടിച്ചവരുടെ ഇടയ്ക്ക് ആ വിദ്വേഷത്തെ തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇല്ലാതാക്കി. ഭജത സമരസംഭോ സോദരായേവ യൂയം തജത സപതി വൈര്യം സ്നേഹമാർഗം ശ്രയത്വം ഭഗവതി പരമേശേ സർവലോകസ്യ തുല്യേ ജനീതിരി കഥം സാത്യാജരക്ഷാതിഭേദ. അല്ലയോ മഹാജനങ്ങളെ, ശാന്തമായ സ്വരത്തിൽ വൈക്കം സത്യാഗ്രഹഭൂമി സന്ദർശിച്ച ഗുരു പറഞ്ഞു, നിങ്ങൾ ശത്രുമിത്ത ഭേദചിന്ത കൂടാതെ തുല്യമായ പരസ്പര സ്നേഹമുള്ളവരുമായി വർത്തിച്ചാലും നിങ്ങൾ യാഥാർത്ഥ്യമനുസരിച്ച് പരസ്പരം സഹോദരന്മാരാണെന്ന് വിചാരിച്ചാലും നിങ്ങളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷം ഉടനടി കൈവിട്ടാലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക സഹായിക്കുക എന്ന സുപ്രസിദ്ധമായ സ്നേഹപ്രസ്ഥാനം കൈക്കൊണ്ടാലും ഭഗവാൻ പരമേശ്വരൻ എല്ലാ ജീവികളുടെയും ഒരേ ജനീതാവായിരിക്കെ എങ്ങനെ അദ്ദേഹത്തിന് ജനങ്ങളിൽ കുറെ പേരെ ത്യാജ്യന്മാരും കുറെ പേർ മാത്രം രക്ഷകന്മാരുമായി തീരും എന്ന് ആര് ചോദിച്ചു? ഗുരുദേവൻ. ഇത് വിവിധ നിദേശേർത്ര ലോകാൻ ഗുരുവസതലംഘ്യാശാന്തിമാശംസമാന അത ബഹുജനയാശ്ചാമാനയർഗിതോദ ശിവരിമടമാവത് വിശ്രമാർത്ഥം മുനീന്ദ്ര. ലംഘിക്കപ്പെടാതെ ശാശ്വതമായി നിൽക്കുന്ന ശാന്തി ജനങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരു ഇപ്രകാരം നാനാമുഖങ്ങളായ തത്വങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് താമസിച്ച് അതിനുശേഷം ആത്മജ്ഞാനികളിൽ വെച്ച് അഗ്രേസരനായ ശ്രീനാരായണ ഗുരുദേവൻ അതിർവൃഷ്ടിയും വെള്ളപ്പൊക്കവും കൊണ്ട് അനാരോഗ്യകരമായ സ്ഥിതിയിലെത്തിയിരുന്ന സത്യാഗ്രഹാശ്രമത്തിൽ താമസിക്കുന്നവർക്ക് സുഖകരമാകാനിടയില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോകണമെന്ന് ബഹുജനാഭ്യർത്ഥനയെ മാനിച്ചു എന്ന് പറഞ്ഞ അവിടെ ഒരുപാട് രോഗങ്ങളെല്ലാം പിടിപെട്ടു വെള്ളപ്പൊക്കവും മറ്റുമെല്ലാം കൊണ്ട്. ഈ സത്യാഗ്രഹ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് വിശ്രമത്തിനായി ശിവഗിരി മഠത്തിൽ ആരെത്തിച്ചേർന്നു നാരായണ ഗുരുദേവൻ.
അധഗമനവിധാനേ ദേവഗേകാന്തികാസ്തേ പതിവിഹിതകൃതിസ്ഥാൻ ധർമ്മയോധാൻ നിരോധം പുരജനപദവാസീ ഗ്രാമസംസ്ഥനാഭൂ കൃതമതിരികശ്ചേ രാജഭൃത്യാൻമിനന്യ.
ആ ശ്രീനാരായണ ഗുരുദേവൻ വൈക്കത്ത് സത്യാഗ്രഹം സന്ദർശിച്ച് ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി മടങ്ങിപ്പോയതിൽ പിന്നെ സത്യാഗ്രഹ സമരത്തിൽ ദേവാലയത്തിനടുത്തുകൂടിയുള്ള വഴിയിൽ സഞ്ചാരം നടത്തുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ധർമ്മയോധന്മാരെ തടയുന്നതിന് വേണ്ടി രാജകിങ്കരന്മാരായ പോലീസുകാരെ ഒഴിച്ച് നാഗരികന്മാർ ജനപാതന്മാർ ഗ്രാമീണന്മാർ എന്നിവരുടെ ഓരോ മറ്റോ വിവാഹത്തിൽപ്പെട്ട ഓരോവനെ ഒരുവനും ഉണ്ടായിരുന്നില്ല. ഗുരുദേവന്റെ ആജ്ഞയെ മാനിച്ച് അവിടെ നിന്ന് മറ്റുള്ളവരെല്ലാം മാറി ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു.
അപജയമനിവാര്യം മന്യമാനസ്തദാ നീങ്കുമതി ജനവരാസ്തേ രാജകീയ പുമാംസ ഭയദവേദത്രായതാമിത്യപേക്ഷാം
ഭരണകൃതദിവർത്തെ പ്രേക്ഷയാമാസുരുഗ്രാം.
തടയാൻ കഴിയാത്തവണ്ണം തോൽവി വന്നുവെന്ന് ധരിച്ചവരും വൈക്കം സത്യാഗ്രഹം തടയുവാൻ ചുമതലപ്പെട്ട രാജകീയ പുരുഷന്മാർ, ഭയങ്കരമായ ആപത്ത് വന്നുയർന്നിരിക്കുന്നു, ഉടമ്പടി വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിഗംഭീരമായൊരു അപേക്ഷാ പ്രക്രിയ ഭാരതീയ ഭരണാധികാരിയുടെ അധിനായകനായ വൈസ്രോയ്ക്ക് അയച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ഈ ഉടമ്പടി പ്രകാരം ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭയങ്കരമായ ആപത്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറേണ്ടി വരും. സമതഭിമതം കിം ദൂരനീതം സ്വശിഷ്യേരിതി വിശേധേയ ഗാന്ധിദേവസ്തദാനിം സമരഗതിമന്മമന്താം ചാന്യപക്ഷാവിസന്ധിം സുവിശദവഗന്ധും കേരളാൻ പ്രാവതൂർണം. മഹാത്മാഗാന്ധി സ്വയം ആലോചിച്ച് രൂപീകരിച്ചതും നല്ലതെന്ന് തനിക്ക് തോന്നിയതുമായ വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കുകൊള്ളുന്ന സ്വശിഷ്യന്മാർ അന്യതാകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തുവോ എന്നിങ്ങനെ സംശയാകുലനായി തീർന്നിട്ട് അതിശീഘ്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സത്യാഗ്രഹ സമരത്തെയും എതിരാളിയുടെ അഭിപ്രായത്തെയും കുറിച്ച് വ്യക്തമായി അറിയുന്നതിനു വേണ്ടി അതിവേഗം കേരളത്തിൽ എത്തിച്ചേർന്നു. പതിപതി ജനസംഘേ സാദരം പൂജിതോയം സകല ഭുവനമാന്യോ ഭാരതീയാധിനേത യമനിയമ നിബദ്ധ കേസരീവ പ്രശാന്തേ സ്മിതമതിരവോജി കേരളാനാജഹർഷ. അഹിംസാ സത്യം അസ്തേയം ബ്രഹ്മചര്യം അഭിരിഗ്രഹം എന്ത് തുടങ്ങിയിരിക്കുന്നവയെല്ലാം ശീലിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണം വിധേയമാക്കപ്പെട്ട മഹാത്മാഗാന്ധിജി, അനുഷ്ഠാനത്തോടുകൂടി സിംഹത്തെപ്പോലെ ആദരണീയനായ ശാന്തതയോടുകൂടിയവനുമായി ഭാരത നേതാവായ അദ്ദേഹം സഞ്ചരിച്ച എല്ലാ മാർഗങ്ങളിലും ജനങ്ങളാൽ ആദരപൂർവ്വം പൂജിക്കപ്പെട്ടവനായി തീർന്നു. പ്രഥമികരിഷ്യാമാശു സന്ദർശനന്ദം ശിവഗിരിമഠമേത്യ ശ്രീഗുരോരിത്യഭേദ്യം മതമനുപമുദ്ധേർ ഗാന്ധിദേവസ്യ ഗൃഹാനകൃതതനുരൂപം കാര്യദർശി സമസ്തം. ഈ കേരളത്തിൽ ആദ്യമായി ശിവേരിമഠത്തിലെത്തി എത്രയും വേഗം എനിക്ക് ശ്രീനാരായണ ഗുരുദേവനെ കാണണം എന്ന അഭിപ്രായം ധരിച്ച മഹാത്മാഗാന്ധിജി എല്ലാ കാര്യങ്ങളും അതിനനുരൂപമായി ചെയ്യുകയുണ്ടായി. ശിവഗിരിമഠമേതി ശ്വപ്രഭാതേ മഹാത്മാ ഭരതധരണി യോഗക്ഷേമ സംഗാതിനാഥ ഗുരുമകില സമത്വം ഖ്യാപയന്തം ദൃദൃക്ഷുർഹ്ലാദയന്തി സമസ്താൻ. ശാശ്വതമായ യോഗക്ഷേമം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടുകൂടി ഭാരതജനമഹാസഭയുടെ അധിനായകനായിരുന്ന മഹാത്മാഗാന്ധിജി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്നിങ്ങനെ എല്ലാ മനുഷ്യരും സമന്മാരാകുന്നെന്ന് ആശയപ്രഖ്യാപനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു പോരുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നാളെ പുലർക്കാലത്ത് ശിവഗിരി മഠത്തിൽ വന്നു ചേരുന്നു എന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ശോഭനമായ വൃത്താന്തം ദിക്കെങ്ങും അതിവേഗം പരന്നു. കരബദര സമാനം ലോകമാലോക്യവൃത്യം വിധിവതിത വിധാതും ശക്തിവന്ദേശീന്ദ്ര സകല ഭുവനവന്ദ്യസ്യാതിദേ പൂജനാർത്ഥം സമുചിതമുപദേശം ദത്തവാനാശ്രിതേഭ്യ ഗുരുരാജ്ഞാം ദൃത്വാ ശിരസിനിവിടെ ശിഷ്യനിവകൈ കൃത്യേ കൃത്യേ സോ സോഭാദ്രാത് രജതഗിരിതുല്യ ശിവഗിരി പരിത്രാദും ലോകാംഗൃതജനയോർ സൽപുരുഷയോ ജനായിച്ചന്യോഗോ ഭവതു നിതരാം ശാന്തിദൈതി. ആ ലോകവന്ദിനായ മഹാത്മാഗാന്ധിയെ സ്വീകരിക്കുവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് സമർത്ഥരായ ശിഷ്യന്മാർ കൃത്യങ്ങളിൽ മുഴുവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ കൈലാസപർവ്വതം പോലെ ശോഭിച്ചു ശിവഗിരിക്കുന്നു. ജനങ്ങളായ ലോകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവതാരം കൈക്കൊണ്ട സൽപുരുഷനായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാജി മഹാത്മജിയുടെയും സമ്മേളനം നിതരാം ശാശ്വതമായ ശാന്തി നൽകണമെന്നും ആശംസിക്കുകയുണ്ടായി. ഇതി സപ്തദശ സർഗ സമാപ്ത. ഏഴു ദിവസമായിട്ട് യജ്ഞവേദിയിൽ പൂജിച്ചു വച്ചിരിക്കുന്ന ഭഗവാന്റെ ദിവ്യവിഗ്രഹം നാളെ നമ്മളോട് യാത്ര പറഞ്ഞു പുറപ്പെടുന്നതാണ്. നമ്മുടെ സപ്താഹം അനുസരിച്ച് ആറാട്ട് നടത്തിയാണ് സമാപനം കുറിക്കുക. നമ്മളിവിടെ ആറാട്ടോടുകൂടിയാണ് സമാപനം. ആറാട്ടിന് മുമ്പ് ഭഗവാനെ ആറാട്ടിനായിട്ട് എഴുന്നള്ളിക്കുന്നു. ഗുരുദേവനെ ഫോട്ടോയുടെ രൂപത്തിലും വിഷ്ണു ഭഗവാനെ ബിംബത്തിലും. നമ്മുടെ സങ്കല്പം അനുസരിച്ച് വിഷ്ണു ഗുരുദേവൻ തന്നെയായിട്ടാണ് സങ്കല്പം. അപ്പൊ ഇവിടുന്ന് എഴുന്നള്ളിച്ച് സമാധി ഭാഗം വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. സമാധി ഭാഗം കേൾക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കെങ്കിലും എല്ലാവരും എത്തിച്ചേരണം. ഒരു സമാധിയാണ്, രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് വരുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ അസുഖമുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി, കുഴപ്പമുണ്ടാക്കരുത്. ഇവിടെ വന്നിട്ട് അതിൽ നല്ല ഭക്തിയോടുകൂടി പങ്കെടുക്കണം. കാര്യം ഗുരുദേവൻ യജ്ഞവേദിയിൽ നിന്ന് നിലവിളക്കൾ നമ്മളിവിടെ കംപ്ലീറ്റ് വെച്ച് അലങ്കരിച്ച് വെച്ചിട്ട് സർവീശ്വര പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ആ സർവീശ്വര പൂജയിൽ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഞങ്ങളൊരു പ്രാർത്ഥന നിങ്ങൾക്കെല്ലാം ചൊല്ലിത്തരും. ആ ചൊല്ലിത്തരുന്ന സമയത്ത് ഗുരുദേവൻ നിങ്ങളെയൊക്കെ വന്ന് അനുഗ്രഹിച്ച് യജ്ഞവേദിയോട് യാത്ര പറഞ്ഞു പോകുന്ന രംഗമാണ് ലാസ്റ്റ്. അതിനു മുമ്പ് നമ്മുടെ മുമ്പിലുള്ളത് ഇത്രയും ദിവസം ഈ ഭാഗവത സപ്താഹം നടത്തുന്നതിന് ഉള്ള എല്ലാവിധ ശക്തിയും ഐശ്വര്യമൊക്കെ തന്ന ഗുരു സമാധി പ്രാപിക്കുന്ന ഇതാണ്. സമാധി പ്രാപിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ചടങ്ങുണ്ട്. ഗുരു വീണ്ടും ജനിക്കുന്ന ഭാഗം വീണ്ടും വായിക്കും. കാര്യം ഗുരു ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. ഗദ്യപ്രാർത്ഥന വളരെ ഭക്തിപൂർവ്വം എടുത്ത് വായിച്ചു നോക്കിയാൽ ഈ ശരീരം നശിച്ചാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഭാഗവത സപ്താഹം പോലെ തന്നെ ഇതിലെയും അവതാര ഭാഗം ഒന്നും കൂടെ വായിക്കുന്നതാണ്. പിന്നെ എല്ലാവരും ചെയ്യേണ്ടത് നാളെ വരുമ്പോൾ സമാധി ആയതുകൊണ്ട് നമ്മൾ ഈ സമാധി സമയത്ത് കൂടെ ഒരു ആഴി കൂട്ടും. ആഴിയിൽ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് കർപ്പൂരം, എല്ലാവരും വീട്ടിലെ എല്ലാ ദുരിതദോഷങ്ങളെയും. 1928 ഗുരുവിന്റെ സമാധി കന്നി 5. ഈ സമയത്ത് സമാധിക്ക് 3 ദിവസം മുമ്പ് അവശയായ ഒരാളെയും കൊണ്ട് ശിവഗിരി വരുന്നുണ്ട്. ആ അവശയായ ആളെയും കൊണ്ട് വന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തതാണ്. അവശനായിരിക്കുന്ന ഗുരുദേവന്റെ മുമ്പിൽ അവശയായ ആളെയും കൊണ്ട് വന്നപ്പോൾ ആദ്യം ശിഷ്യന്മാര് കടത്തി വിട്ടില്ല, പക്ഷെ ഗുരു അകത്ത് നിന്നറിഞ്ഞിട്ട് കടത്തി വിടൂ അവരെ എന്ന് പറഞ്ഞു. അകത്തേക്ക് കണ്ട ഉടനെ തന്നെ അയ്യോ കഷ്ടം എന്ന് തന്നെ ഒരു വാക്കിലൂടെ തന്നെ അവരുടെ രോഗമെല്ലാം മാറി. എഴുന്നേറ്റിരിക്കൂ എന്ന് ഗുരുദേവൻ പറഞ്ഞവരോട്. നട്ടലെല്ലാം പോയതാണ്. അപ്പൊ അവര് പറഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, ശരീരം മുഴുവൻ തളർന്ന, നാമല്ലേ കൽപ്പിക്കുന്ന എഴുന്നേറ്റിരിക്കുമെന്ന് കുറച്ചിച്ചിരിയും കൂടെ ഉയർന്ന സ്വരത്തിൽ ആര് പറഞ്ഞ്? ഗുരു പറഞ്ഞു. ഉടനെയാണ് അവരെഴുന്നേറ്റിരുന്നു. ഇനി എഴുന്നേറ്റ് നിൽക്കൂ. ഉടനെ തന്നെ അവരെഴുന്നേറ്റ് നിന്നു. 2 ദിവസം ശിവഗിരി തങ്ങിയിട്ട് പോയിക്കൊള്ളൂ എന്ന് മാത്രം പറഞ്ഞു. തനിക്ക് തീരാ രോഗം പിടിപെട്ട് കിടക്കുമ്പോഴും അവിടെ വരുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നതിനും അവരുടെ വേദന ഒപ്പുന്നതിനുമുള്ള കാരുണ്യം. അതുകൊണ്ട് ആ ഉള്ളൂര് ചോദിച്ചേ, ഗുരുവിനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ പോലും ചോദിച്ചു, ഗുരു ഒന്ന് സങ്കല്പിച്ചാൽ മാറുന്നതല്ലേ ഈ രോഗം? ഉള്ളൂരും ചോദിച്ചത് പരമേശ്വരയ്യ. ഇപ്പൊ ഗുരു ഒന്നും പ്രതിവചിച്ചില്ല. പ്രാരബ്ധം ഭോഗേന നശ്യത എന്ന പ്രമാണം, പ്രാരബ്ധം അനുഭവങ്ങളെ ഒരിക്കലും ഗുരുക്കന്മാര് അനുഭവിച്ചു തന്നെ തീർക്കും. എന്താ, ഒരുപാട് പേരുടെ കണ്ണീരും ദുരിതങ്ങളും ഏറ്റെടുത്ത ആളാണ് ആര്? ഗുരു. അതിനെയൊക്കെ സ്വയം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ദുരിതത്തെ മാറ്റിക്കൊടുത്തു. ഇപ്പൊ നമ്മളോടൊപ്പം 7 ദിവസം ഇവിടെ നിലനിന്നിരുന്ന ആ ദിവ്യ ചൈതന്യം നമുക്കെല്ലാം അനുഗ്രഹ വർഷം നൽകിക്കൊണ്ട് നാളെ യാത്ര പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല, 7 മണിക്ക് തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കണം. എല്ലാവരെയും കൂട്ടിയിട്ടും വരണം. നാളെ സമാപനം കുറിക്കുന്ന ഈ ദിവസത്തിൽ സർവീശ്വര പൂജ പങ്കെടുക്കുവാൻ എല്ലാവരും സന്നിഹിതരായിരിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി 2 നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങളാണ് നമ്മുടെ യജ്ഞഭൂമിയിൽ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിൽ ഒരുപാട് അമ്മമാർ ദുഃഖിതരാണ്. മദ്യപാനിയായ മകൻ കുടുംബത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവശയായി കിടക്കുന്ന ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ്, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ്, ഇങ്ങനെ ബഹുദുഃഖങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ യജ്ഞഭൂമിയുടെ പരിസരത്ത് ചുറ്റിനുമുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ നമുക്ക് കാരുണ്യവാനും ലോകാനുഗ്രഹ തൽപരനുമായ എനിക്കും നിങ്ങൾക്കും വഴികാട്ടിയായി പ്രശോഭിക്കുന്ന ഗുരുദേവൻ മാത്രമാണ് ശരണം. ഗുരുവിനെ ശരണം പ്രാപിച്ച തീരാത്തതായിട്ടൊന്നുമില്ലാന്ന് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളോട് അടിയുറച്ച വിശ്വാസത്തിന്റെ പേരിൽ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്ന ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയാൽ അവരോട് പറയുക, ഉറച്ച വിശ്വാസത്തോടുകൂടി ഗുരുവിനെ ഭജിക്കുക. ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടിരുന്നുകൊണ്ട് ഗുരുവിനെ ഭജിച്ചാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഭക്തിപൂർവം നമുക്ക് നാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചടങ്ങ് കൂടി എല്ലാവർക്കും സാധിക്കുന്നെങ്കിൽ അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുരിതശമനത്തിനായിട്ട് അത്രയധികം കടുത്ത ദുഃഖങ്ങളുള്ളവര് ചെന്നിട്ട് ഇവിടെ അതിനുവേണ്ടിയിട്ടായിട്ട് ഒരു കലശങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എത്ര ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് കൌണ്ടറിൽ നേരത്തെ വഴിപാട് രസീപ്റ്റ് നടത്തിയാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് വിശദമായ വിവരം കിട്ടിയാൽ നിങ്ങളെ കൊണ്ട് തന്നെ നാളെ അത് അഭിഷേകം ചെയ്യിക്കും ആ കലശം. അതോടുകൂടി ആ ദുരിതം തീരട്ടെ എന്ന് ഒരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ അതിന് കലശപൂജയും നാളെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആറാട്ട് നടത്തുന്ന സമയത്ത് ദുരിതമുണ്ടാകുന്ന ആളുകൾക്ക് മാത്രമായിട്ട്, അല്ലാതെ ഇനി ദുരിതം വരാണ്ടിരിക്കാനും ചെയ്യാം, അങ്ങനെയുള്ള സുമനസ്സുകൾക്കായിക്കൊണ്ട് നമ്മൾ ഈ കലശം ആറാട്ട് ഭഗവാനെ എഴുന്നള്ളിച്ച് നടത്തുമ്പോൾ ആ ഭഗവാന് കലശപൂജയും നടത്താവുന്നതാണ്. നാളെ വരുമ്പോഴും എല്ലാവരും സെറ്റമുണ്ട് തന്നെയാണ്, ഉചിതമായ ഡ്രസ്സ്. കാര്യം ഗുരു സമാധിയാണ്, വരുന്നവരെല്ലാവരും കൊണ്ടുവരേണ്ടത് ചന്ദനത്തിരി, കർപ്പൂരം, അതുപോലെ തന്നെ പ്രസ്വം, അതിന്റെ കൂടെ തേൻ. ചന്ദനത്തിരിയും കർപ്പൂരവും ഇവിടെ കത്തിക്കാനും തേൻ ഭഗവാൻ അഭിഷേകം ചെയ്യാനും ഞങ്ങൾ വരുന്നത് തേൻ തന്നെയാണ് നാളെ അഭിഷേകം ചെയ്യുന്നത്. പ്രസ്വം നമ്മളിവിടെ ആഴി കൂട്ടുന്നതിനകത്ത് ഇടാനുമാണ്. ഇതുമായിട്ട് എല്ലാവരും നാളെ വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇന്നത്തെ പോലെ 10 മണി നോക്കിയിരിക്കരുത്, രാഹുകാലത്തിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ ഒരു 7 മണിക്കെങ്കിലും നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്തായാലും ഇങ്ങനെ ഒരു നിലയും വിജയപ്രദമാക്കാമായിരുന്നു, എല്ലാവരും അതിനകത്തൊരു ഉത്തരവാദിത്വം അർപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. എന്നാലും വരും കാലങ്ങളിൽ ഇങ്ങനെയൊരു പരിപാടിക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതെന്ന് ഏറ്റുകൊണ്ട് തന്നെ ഒരു നോട്ടീസും, ആ നോട്ടീസിന്റെ അടിക്ക് ഒരു പേരും മാത്രമല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതെന്ന് ഏറ്റുകൊണ്ട് തന്നെ എല്ലാവരും പ്രവർത്തിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ പാരായണങ്ങളുടെ സമാപിക്കാണ്. ഉച്ചയിഴിഞ്ഞ് 2:30 വീണ്ടും കീർത്തനത്തോടുകൂടി തീരുന്നതാണ് പാരായണം. അപ്പൊ എല്ലാവരും 7 ദിവസം നല്ലവണ്ണം മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചവർക്കെല്ലാവർക്കും ആളത്തെ സുദിനത്തെ അനുഗ്രഹത്തിന് ഒരു പ്രഭാത പേരി നമ്മളെ എല്ലാവരും മുമ്പിൽ കാത്തിരിപ്പുണ്ട്. അതെല്ലാവരും സജ്ജമായി നാളെ ഇവിടെ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗുരുപാദ കമലങ്ങളിൽ ഇന്നത്തെ പാരായണം സമർപ്പിക്കുന്നു.